നാമുടെ വിലയേറിയ സ്നേഹിതരെ ഇന്ന് രാത്രിയിൽ തിരികെ സഭയിലായിരിക്കുന്നതിൽ നാം സന്തോഷിക്കുന്നു. സ്വല്പം ചൂടായിരിക്കുന്നു, അതിനാൽ കഴിയാവുന്നത്രയും വേഗം നാം നേരെ സന്ദേശത്തിലേക്ക് കടന്ന് എളുപ്പമാക്കാൻ ശ്രമിക്കുന്നതാണ്. ആദ്യമായിട്ട് കുറച്ച് അറിയിപ്പുകൾ നടത്താനുണ്ട്. കൂടാതെ ഒരു വിശേഷമായ പ്രാർത്ഥനയുടെ അപേക്ഷയുമുണ്ട്. നിങ്ങൾ പിന്നിലായി കൊടുത്തിരുന്ന കത്തുകൾ എനിക്ക് കിട്ടുകയും കൂടാതെ തലച്ചോറിൽ മുഴയുണ്ടെന്ന് അനുഭവപ്പെടുന്ന സഹോദരിക്ക് വേണ്ടിയുമാകുന്നു. അതിൽ വേറൊന്ന് ലൂയിവിലയിൽ ഉണ്ടായിരുന്നു. വേറൊരു സേവകന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ പിതാവും ഹൃദയസ്തംഭനമുണ്ടാകുകയും അങ്ങനെ വളരെ വളരെയധികം രോഗികളായ ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്നു. വളരെ പേർ വിളിക്കുകയും ദൈവം നമ്മെ സഹായിക്കുന്നതിനായി നാം പൂർണ്ണ ഹൃദയത്തോടെ അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാധാരണയായി എന്റെ ശുശ്രൂഷയുടെ 95% എല്ലായ്പ്പോഴും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകുന്നു. എന്നാൽ എനിക്കതിൽ ഒരുവിധം ഒരു കാഴ്ചപ്പാട് കിട്ടിയിട്ട് ഞാനിപ്പോഴും രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മ വെച്ചുകൊള്ളുക. അത് ഇതിനോടൊപ്പം തന്നെ മുമ്പോട്ട് പോകുന്നു. എന്നാലോ നമുക്ക് സഭയെ അതിന്റെ യഥാസ്ഥാനത്തായി സ്ഥാനപ്പെടുത്തി ക്രമത്തിലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ജോലിക്കായിട്ട് പോകാൻ കഴിയും. അതിനെ സംഘടിപ്പിക്കുകയും എല്ലാം കൂടി ഒത്തൊരുമിച്ചാക്കുകയും വേണ്ടിയിരുന്നു. കുറച്ചു നേരം മുമ്പ് മറ്റെന്തോ ഒരു കാര്യം എന്റെ ഹൃദയത്തിലായി കടന്നു വന്നിരുന്നു. അതൊരു വൃദ്ധനായ സൈനികനായ മനുഷ്യനാകുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൈയും ഒരു കാലും മിക്കവാറും വെടിയേറ്റ് കഴിഞ്ഞതായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എന്നെ കേൾക്കുന്നതിനായിട്ട് ഇവിടെ സന്നിഹിതനല്ല. എന്നാൽ വാസ്തവമായും ഒരു രാജകുമാരനായ മനുഷ്യൻ റോയ് റോബർട്സനാകുന്നു. കൂടാതെ നമ്മുടെ സഭയിലെ ട്രസ്റ്റിമാരിൽ ഒരാളും ഒരു നല്ല ക്രിസ്ത്യാനിയായ മാന്യ മനുഷ്യനുമാകുന്നു. അദ്ദേഹം കടന്നു വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം രാഷ്ട്രപതിയെ മറക്കരുത്. അദ്ദേഹം ഒരു ടെലിവിഷനിൽ കൂടി രാഷ്ട്രപതി ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കവളുകളിൽ കൂടി കണ്ണുനീരൊഴുകയും അദ്ദേഹത്തിന്റെ മുഖം ഒരു വശത്തേക്കായി തിരിഞ്ഞു പോകുന്നത് കണ്ടിട്ട് അത് അദ്ദേഹത്തെ വളരെ പ്രയാസപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം റോയിയോടും മറ്റുള്ളവരോടുമൊപ്പം ആ യുദ്ധത്തിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് വ്യത്യസ്തനായിരിക്കുന്നത് ഒരു പ്രശ്നമല്ല. എന്നാൽ അദ്ദേഹം അപ്പോഴും നമ്മുടെ രാഷ്ട്രപതിയാകുന്നു. അതെ ശ്രീമാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനാധിപത്യവാദിയോ പ്രജാധിപത്യവാദിയോ അല്ല. ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ശ്രീമാൻ, എനിക്ക് രാഷ്ട്രപതി ഡ്വൈറ്റ് ഐസൻഹവറിനെ കുറിച്ച് വളരെ വലിയ ആദരവാണുള്ളത്. എന്റെ വിചാരത്തിൽ അദ്ദേഹം തീർച്ചയായും ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം വീണ്ടും നിൽക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും എന്റെ വോട്ട് കൊടുക്കുമായിരുന്നു. അത് ശരിയാണ്, അദ്ദേഹത്തിന് 100 വയസ്സ് പ്രായമാണെങ്കിലും അതൊരു കാര്യമല്ല. ഞാൻ അപ്പോഴും അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്തിരുന്നതിനെ കാരണം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം. ജെറ്റി, ഞാൻ നിങ്ങളെയും നിങ്ങളോടൊപ്പം സഹോദരൻ വില്ലാർഡിനെയും മറ്റുള്ളവരെയും ഈ ആഴ്ചയിൽ നടന്ന നല്ല യോഗത്തിനു വേണ്ടി തീർച്ചയായും പ്രശംസിക്കുന്നു. ഞാൻ പുറത്തുനിന്ന് അകത്തേക്ക് നടന്ന് കയറിയിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞേനെ, ശരി സഹോദരൻ ബ്രൻഹാം, ഇന്ന ഇന്ന ആളെ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ പുറത്തുനിന്ന് നിങ്ങളെ കേൾക്കുന്നതായിരുന്നു നല്ലത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ലേ? ശരി, വളരെ നന്നായിരിക്കുന്നു. എന്റെ പക്കൽ കുറച്ച് സഭകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇടയന്മാരായി പോകാൻ തയ്യാറാണെങ്കിലാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും നിങ്ങൾ എല്ലാവരും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പക്കൽ ഒന്ന് ഓറിഗോണിൽ നിന്നും കുറച്ച് വാഷിംഗ്ടണിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും അരിസോണയിൽ നിന്നും മറ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുമാകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സഭയോ മറ്റെന്തെങ്കിലുമോ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ഇതാ അത് തുടങ്ങുന്നതിനുവേണ്ടി ഒരു നല്ല സ്ഥാനമുണ്ടായിരിക്കുന്നു. ആത്മാക്കൾ എല്ലായിടത്തും വിലപിക്കുന്നു. ഇന്ത്യ അടക്കം പോലും നിങ്ങൾ എവിടെ പോകാൻ ആഗ്രഹിച്ചാലുമാകുന്നു. ഞങ്ങളെ അറിയിക്കുക മാത്രം ചെയ്യുക, കാരണം നിങ്ങളിപ്പോൾ ഉറച്ചു കഴിഞ്ഞവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ശരി തന്നെ, അവർ അത് ചെയ്തു കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ സഹോദരൻ റൂഡലുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു യോഗത്തിനായി പോകുന്നതാണ്. സഹോദരൻ റൂഡൽ ഒരു ഉണർവ് യോഗം നടത്താൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ പുറത്തുപോയി പ്രസംഗിക്കുന്നതിനായി എല്ലായിടത്തേക്കും തള്ളിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം വളരെ പിന്നിലായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചുമതല എടുക്കുന്നതിനായി വിട്ടുകൊടുക്കുക. അത് ശരിയാണ്. യൂട്ടിക്കയിൽ സഹോദരൻ ഗ്രഹാം സ്നെല്ലിങ്ങും കൂടാതെ സഹോദരൻ ജൂനിയർ ജാക്സണും അവിടെയുണ്ട്. നാം അവരെയെല്ലാം നമ്മുടെ സഹോദരി സഭകളായി ഇവിടെ നമ്മോടൊപ്പം പരിഗണിക്കുന്നു. നാം എല്ലാവരും ഒത്തൊരുമിച്ചാകുന്നു. നാം നമ്മുടെ ഉപദേശങ്ങളിൽ വിയോജിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ആശയും ലക്ഷ്യവും നമ്മുടെ ഉപദേശങ്ങളും ഒന്നാകുന്നു. നാം ഒരുമിച്ച് നിൽക്കുകയും എല്ലാം ഒരുമിച്ചായിരിക്കുകയും നാം ഒരു സഭയുമാകുന്നു. നാം അവരെല്ലായിടത്തുമായി പരക്കുന്നതിന് തീർച്ചയായും ആഗ്രഹിക്കുന്നു. നമുക്ക് കുറച്ചുപേർ ആഫ്രിക്കയിലും കുറച്ചുപേർ ഇന്ത്യയിലും കൂടാതെ ദേശത്ത് എല്ലായിടത്തുമായിട്ടുണ്ടായിരിക്കുന്നു. അവിടെയാണ് അവർ വാർത്തകളെ പരത്തിക്കൊണ്ടു പോകുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. സഹോദരൻ ജെ ടി പാർനലിനെയും സഹോദരൻ ബില്ലാടിനെയും പോലെയുള്ള ചെറുപ്പക്കാരായ അവർ കടന്നു വരുന്നത് ഞാൻ കാണുന്നു. ചെറുപ്പക്കാരായ ഇവർ കടന്നു വരുമ്പോൾ ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു. ഒരു നാളെയുണ്ടെങ്കിൽ അവർ നാളത്തെ ആ മനുഷ്യരായിരിക്കും. ഈ സന്ദേശം ഒരിക്കലും മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊട്ടും കഴിയില്ല. അത് ജീവിച്ചുകൊണ്ട് തുടർന്നിരിക്കണം. ഇത് കൊണ്ടുവരുന്നതിനായി അധിക സമയം നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ മരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിരുന്ന അയക്കുട്ടിയെ ഞാൻ ഇന്ന് ദിവസം മുഴുവനും ഇവിടെ പള്ളിയിൽ കണ്ടിരുന്നു. സഹോദരി, അത് വളരെ നന്നായിരിക്കുന്നു. നാം അതിനുവേണ്ടി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് കൃപാലുവും കരുണാമയനുമാകുന്നു. ഇവിടെ വെച്ച് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക, അത് ശരിയായിക്കൊള്ളും. ഇപ്പോൾ നിങ്ങൾ ഈ അധ്യയനത്തിൽ ആനന്ദിക്കുന്നുണ്ടോ? നിങ്ങൾ അധ്യയനം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഓ, അത് വാസ്തവമായി നമുക്ക് ഉപകരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമുക്ക് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും ദിവ്യരോഗശാന്തിയിൽ നിന്നും സ്വല്പം വിശ്രമം തരുന്നു. ഇന്ന് രാത്രിയിൽ യോഗത്തിന് ശേഷം നാം വീണ്ടും രോഗികൾക്കായി തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ നാം ഏത് സമയത്തും ആരെയും സ്നാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വൈദ്യുത വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നത് എത്ര പേർ ഓർക്കുന്നു? ഞാൻ ഈ വൈദ്യുത കമ്പികളിൽ പലപ്പോഴും ജോലി ചെയ്യുന്നതിനായിട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് കാടുകളിൽ കൂടെ 30 മൈലുകൾ ഒരു ദിവസം നടക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് 280 മൈലുകൾ നടക്കുന്നതിനായിട്ടുണ്ടായിരുന്നു. ഞാൻ അതുവഴി എന്റെ ഷർട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കും. ഹോ, കാട്ടിൽ കൂടെ നടന്ന് കാലിൽ പച്ചമുള്ളുകൾ കൊണ്ടും മറ്റും ഞാൻ തീരെ ക്ഷീണിക്കും. ഏതെങ്കിലും ചില കൃഷിക്കാരെ കണ്ടിട്ട് ഒരു മരത്തിനടിയിലായിട്ടിരുന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനെ കുറിച്ച് അവരോട് പറയുമായിരുന്നു. അദ്ദേഹം പറയും, ശരിയാണ്, ഞാൻ എല്ലായ്പ്പോഴും സ്നാനപ്പെടുന്നതിന് ആഗ്രഹിച്ചിരുന്നു, എങ്കിൽ തോട്ടിലേക്ക് പോകാൻ അധികം ദൂരമില്ലല്ലോ എന്ന് ഞാൻ പറയും. അങ്ങനെ വളരെ പേരെ കൊണ്ടുപോയി ഞാൻ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ആ വഴിയിൽ കൂടെ കഴിയാവുന്നിടത്തോളം വേഗത്തിൽ നടക്കും. പലപ്പോഴും എന്റെ ജോലി ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ വിദ്യുത തൂണിൽ നിന്നും ഇറങ്ങി വന്ന് ഒരാളെ സ്നാനപ്പെടുത്തും. ഞാൻ ഈ വിദ്യുത തൂണിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ഒരു ലൈൻമാൻ കൂടിയായിരുന്നു. ഈ തൂണിൽ വേറൊരു മനുഷ്യനോടൊപ്പം ഇരുന്ന് ജോലി ചെയ്യുകയും കർത്താവിനെ കുറിച്ച് സംസാരിച്ചു വരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, ബില്ലി, ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ നിന്റെ സഭയിൽ വന്നിട്ട് സ്നാനപ്പെടുന്നതാണ്. ഞാൻ പറയും, അതുവരെ നിനക്ക് കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യമെന്താണ്? നാം നദിക്കടുത്തായിരിക്കുന്നു, കൂടാതെ വെള്ളവും ധാരാളമുണ്ടല്ലോ. അവരെ ഇപ്പോൾ തന്നെ പിടിക്കുക, അത് ശരിയാണ്, അതാണ് സമയം. ഷണ്ടൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമെടുക്കുന്നതിന് എന്ത് വിരോധം? അത് ശരിയാണ്, യാതൊരു തടസ്സവുമില്ല. നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് സമയമാകുന്നു. പിശാചിനൊരു അവസരം കിട്ടിയിട്ട് എന്തെങ്കിലും അവിടെ കൂട്ടിക്കയറ്റുവാനിടയാക്കരുത്. ഇന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. നാളെ നിങ്ങൾക്ക് വേണ്ടി വന്നില്ല എന്ന് വരാം. ഒരു വട്ടം അങ്ങനെ ഞാൻ ചെയ്തത് ഞാൻ ഓർക്കുന്നു. അതെന്നെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന എന്തോ ഒരു കാര്യത്തെ ഞാൻ മാറ്റിവെക്കുകയും അടുത്ത ദിവസത്തേക്ക് അത് തീരെ താമസിച്ചു പോവുകയും ചെയ്തു. സത്യമായിട്ടും ഞാൻ നിങ്ങളെ ഈ സമയം മുഴുവൻ ഇരുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാനിത് സമാപിക്കുമ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. എന്നാൽ എനിക്ക് അത്രമാത്രം നന്നായി അനുഭവപ്പെട്ടിട്ട് മിക്കവാറും ഞാൻ വ്യതിരിക്തമായി പോകുന്നു. എനിക്ക് അത്രമാത്രം നന്നായി അനുഭവപ്പെടുന്നു. ഇപ്പോൾ നാം വചനത്തെ സമീപിക്കുന്നതിന് മുമ്പായി നമ്മുടെ തലകളെ വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് നീ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്ന ദൈവമാണല്ലോ. ഇപ്പോൾ അസ്തമിച്ചു പോയ സൂര്യൻ, അതേ സൂര്യനെ തന്നെ അത് അസ്തമിക്കുമ്പോൾ ദാനിയേൽ കണ്ടിരുന്നു. യെരമ്യാവ് അത് അസ്തമിച്ച് കണ്ടിരുന്നു. ആദാം അത് അസ്തമിച്ച് കണ്ടിരുന്നു. യേശു അത് അസ്തമിച്ച് കണ്ടിരുന്നു. ദൈവമേ, ഇത് അവർ ജീവിക്കുകയും നടക്കുകയും ചെയ്ത അതേ ലോകം തന്നെയാകുന്നു. നീ ഇപ്പോഴും അതേ ദൈവം തന്നെയാകുന്നു. ഇന്ന് രാത്രിയിൽ വളരെയധികം അപേക്ഷകളുണ്ടായിരിക്കുന്നു. തലച്ചോറിൽ മുഴയോടുകൂടിയ ഒരു മനുഷ്യനും അത് തന്നെയെന്ന് ഭയപ്പെടുന്ന ഒരു സഹോദരിയുമാകുന്നു. അതിനുവേണ്ടിയുള്ള ഏക ആശ്രയം അവർക്കുള്ളത് കർത്താവേ, നീയാകുന്നു. ആ മുഴ അത്രയും മാരകമായിട്ട് അതിനെ തടയാൻ യാതൊന്നിനും കഴിയുന്നില്ല. ഡോക്ടർമാർക്ക് എത്താവുന്നതിനും വളരെ അപ്പുറത്തായിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ കവണയുമായിട്ട് ആ കുഞ്ഞാടിനെ അതിന്റെ പിതാവിന്റെ കൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി പോകുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ സിംഹത്തെ പോലെയുള്ള ആ മുഴയെയും അതിന്റെ മാരകതയെയും കൊന്നിട്ട് അവരെ സുരക്ഷിതരായി ആട്ടിൻകൂട്ടത്തിൽ എത്തിക്കുന്നതിനായി ഞങ്ങളുടെ പ്രാർത്ഥനകളെ അയക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ പ്രിയമേറിയ സഹോദരനും രാഷ്ട്രപതിയുമായ ഡ്വൈറ്റ് ഐസൻഹവറിനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അദ്ദേഹം ഈ ദേശത്തെ നയിച്ചിരിക്കുകയും ഞങ്ങളെ യുദ്ധത്തിൽ നിന്ന് മകറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. തനിക്ക് കഴിയാവുന്ന ഏതെങ്കിലും രീതിയിൽ കൂടി കൊറിയയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആ മാതാക്കൾക്ക് അവരുടെ മക്കളെ തിരികെ എത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്കത് ചെയ്യുന്നതിന് എനിക്ക് മാത്രമായി കഴിയുകയില്ല, എനിക്കെന്റെ പരിശ്രമം അതിലേക്കിടാൻ കഴിയും, എന്നാൽ ദൈവത്തിന് മാത്രമായിട്ടേ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവെ, നീ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവനെ ഇപ്പോൾ എല്ലാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് എന്തുകൊണ്ട് അതിന്റെ ആദ്യ സ്ഥാനത്ത് തന്നെ അത് കാണാൻ കഴിഞ്ഞില്ല? ദൈവമേ, നീ അദ്ദേഹത്തെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ധീരനായ ആത്മാവിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അടുത്ത നേതാവിനെ നീ തെരഞ്ഞെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മുൻ നിയമിക്കപ്പെട്ട നിഷ്ഠം നടത്തുമാറാക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ദേശീയപരമായ വിഷയങ്ങൾക്കും പുറമെ ഞങ്ങൾ അത്രമാത്രം താൽപര്യപ്പെട്ടിരിക്കുന്ന ആ മഹത്തായതും മഹത്വമേറിയവനുമായ അങ്ങയുടെ പുത്രനായ കർത്താവായ യേശു അവസാനമില്ലാത്ത തന്റെ രാജ്യത്തെ സ്ഥാപിക്കുന്നതിനായി വരുന്നതിലാകുന്നു. അപ്പോൾ അവർ ആയുധങ്ങൾ അട്ടിവെക്കുകയും ടാപ്സുകൾ ശബ്ദമുണ്ടാക്കുകയും ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാകുകയുമില്ല. അവർ മുന്തിരികൾ നടുകയും അതിന്റെ ഫലം തിന്നുകയും ചെയ്യും. അവർ വീടുകൾ പണിയുകയും അതിൽ വസിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നെ ഒരിക്കലും അവിടെ ഒരു കുഴപ്പമുണ്ടാകുകയില്ല. ഇപ്പോൾ നിന്റെ വചനത്തെ സമീപിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവേ, ഇവിടെയുള്ള ഈ തിരുവെഴുത്തിൽ നിന്നും ഞാൻ ഈ വചനത്തെ സമീപിക്കുന്നതിന്റെ കാരണം അവിടെ നിന്ന് അറിയുന്നുവല്ലോ. അതിന്റെ കാരണം ഈ രീതിയിൽ ഞാനിത് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതായത്, ഇത് നിന്റെ ദിവ്യ ഇഷ്ടവും നിന്റെ കൽപ്പനയും ഈ ദിവസത്തേക്കുള്ള ആജ്ഞയുമായിട്ട് അത് നിന്റെ ജനങ്ങളെ അവരുടെ യഥാസ്ഥാനത്തെ കണ്ടുപിടിക്കുന്നതിനിടയാക്കുകയും ഈ നാഴികയിലെ പോരാട്ടത്തിനായി തയ്യാറാക്കുകയും ചെയ്യണമേ. കുറച്ചു നേരം മുമ്പ് പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സഹോദരൻ പറഞ്ഞതുപോലെ, ഓ കർത്താവെ, നീ ഞങ്ങളെ വളരെ സമയമായി പരിശീലിപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന പോലെയാകുന്നു. ഇപ്പോൾ പിതാവെ, ഞങ്ങളുടെ പദവികളെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ചെയ്തിരിക്കേണ്ടതായ കാര്യത്തിനായി ഞങ്ങളെ അവിടെ ആക്കണമേ. അതിനാൽ ഞങ്ങൾക്ക് പിതാവിന്റെ ജോലിയിലാകാൻ കഴിയുമല്ലോ. അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ലൂയിവിലെയുള്ള ഒരു പ്രശസ്തി ആർജിച്ച ഡോക്ടറിനോടും അദ്ദേഹത്തിന്റെ നഴ്സിനോടും സംസാരിക്കുന്നതിന് ഇന്ന് ഉച്ച നേരത്ത് ഒരു അത്ഭുതകരമായ സമയം കിട്ടിയിരുന്നു. അവർ കർത്താവിന്റെ മഹത്വമേറിയ കാര്യങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു. അവളുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. അവർ ഉച്ച നേരത്തെ ഇവിടെ കടന്നു വന്ന് വളരെ നേരം എന്റെ മുറിയിലിരുന്നു. അവർ ഒരു അത്ഭുതകരമായ വ്യക്തിയുമാകുന്നു. ശരിക്കു പറഞ്ഞാൽ സ്വല്പം കഠിനമായിട്ട് ഒരുവിധം ഉറച്ചവളായിരുന്നു. ഒരു യഥാർത്ഥ പ്രസ്ബിറ്റേറിയൻകാരിയായി അവൾ തുടങ്ങിയിട്ട് കവളുകളിൽ കൂടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവൾ ഇവിടെ നിന്ന് പോയി. ഓ ദൈവത്തിന്, അവർ എല്ലായിടത്തും ഡോക്ടർമാരുടെ ഓഫീസുകളിലും നഴ്സുമാരായും ഉണ്ടായിരിക്കുന്നു. നോർട്ടൺസ് ഇൻഫർമറി ഹോസ്പിറ്റലിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സാക്ഷീകരിക്കുകയും യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനായി അപേക്ഷിക്കുകയും ചെയ്യാത്ത ഒരു നഴ്സെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ബന്ധപ്പെടാത്ത ഒരു ഡോക്ടർ പോലുമില്ല, ഒരിടത്തുമില്ല. ഇതിനെക്കുറിച്ച് അവരോട് പറയുക, സഹോദര, നിങ്ങൾക്കധികം സമയമില്ല. ഇവിടെ ഇത് എത്ര കഠിനമായി കാണപ്പെട്ടിരുന്നാലും അതൊരു കാര്യമല്ല. നിങ്ങളുടെ അവസാനത്തെ വിശ്വാസത്തിനപ്പുറത്ത് മറികടക്കുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ ഞാനത് ചെയ്യേണ്ടിയിരുന്നുവെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകും. അതെ ശ്രീമാൻ, ആ സമയം വരെ കാത്തിരിക്കാതെ നമുക്കത് ഇപ്പോൾ തന്നെ ചെയ്യാം. ഇതാകുന്നു ആ നാഴിക. ഓ, അവർ ഒരു പക്ഷേ വിയോജിക്കുകയും അതിനെക്കുറിച്ച് സ്വല്പം ഒച്ചയും ബഹളം ഉണ്ടാക്കിയെന്നിരിക്കാം. എന്നാൽ അത് അവർ അർത്ഥമാക്കുന്നില്ല. അവർ വാസ്തവമായും അത് അർത്ഥമാക്കുന്നില്ല. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അവർ നിങ്ങളോട് വഴക്കിടാൻ തുടങ്ങുമ്പോൾ അവർ വാസ്തവമായും അത് അർത്ഥമാക്കുന്നില്ല എന്ന് മാത്രം ഓർത്തുകൊള്ളുക. അവർ അത് അർത്ഥമാക്കുന്നില്ല. അവർ എന്തെങ്കിലും ആ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയും അവർ അതിൽ തന്നെ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരുടെ ആശയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരോട് വഴക്കിടരുത്, ആരോടും തന്നെ വഴക്കിടരുത്. എന്നാൽ അവരെ അതിനായി സ്നേഹിക്കുക മാത്രം ചെയ്യുക. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം ഒമ്പതാം വാക്യം വരെ എത്തിയിരുന്നതായി ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തീർച്ചയല്ല, അത് മൂന്നാം അധ്യായത്തിൽ നിന്നും ദൂരെയാകുന്നു. അത് ശരിയല്ലേ? ഹോ, എനിക്കിത് പാറയിൽ തേനാകുന്നു. വീണ്ടും ഒരു പശ്ചാത്തലം കിട്ടുന്നതിനായി ഞാനിപ്പോൾ സംസാരിക്കുകയാണെന്ന് ഓർക്കുക. സമയം അധികപ്പായി പോകുന്നത് ഞാൻ കാണാതെ ഇരിക്കുന്നുവെങ്കിൽ സഹോദരൻ നെവിൽ, നിങ്ങൾ എന്നെ ചെറുതായൊന്ന് വലിച്ചേക്കണം. അതിനാൽ രോഗികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് കഴിയാവുന്ന എല്ലാ ചെറിയ ഭാഗങ്ങളിലും നാം കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ വേദിയിലേക്കുള്ള ഒരു ക്ഷണനം ആഗ്രഹിക്കുന്നു. ഇതിൽ അവസാനിപ്പിച്ചിട്ട് ഒരുപക്ഷെ അതിന്റെ ബാക്കി ഭാഗം വായിക്കുന്നതിന് എനിക്കിടയായെന്ന് വന്നേക്കാം. എന്നാൽ ഇതിന്റെ ഉദ്ദേശമെന്നത് ക്രിസ്തുവിൽ നിങ്ങളുടെ സ്ഥാനത്തെ കാണുക എന്നതാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടർച്ചയാക്കുന്നതിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും യോഗ്യത പ്രാപിക്കുന്നതിനോ അല്ല. എന്നാൽ ഇത് ദൈവം സ്വയം നിങ്ങൾക്കായി ചെയ്തതാകുന്നു. നിങ്ങൾ അത്രമാത്രം നല്ലവനായിട്ട് ഒരു ദിവസം രാത്രിയിൽ നിങ്ങൾ പള്ളിയിലേക്ക് പോകുകയും ഏതോ ഒരു പാവം പിടിച്ച സഹോദരൻ നിങ്ങളെ വേദിയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നതല്ല. ഇത് അതായിരിക്കുന്നില്ല. ഇത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ നിത്യജീവനിലേക്ക് മുൻ നിയമിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ അവിടെ പ്രവേശിക്കുന്ന നാളിൽ 24 മൂപ്പന്മാർ അവരുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിട്ടതിൽ യാതൊരു അത്ഭുതവുമില്ല. എല്ലാവരും അവരുടെ കിരീടങ്ങളെ അവന്റെ മുമ്പിലിടുകയും എല്ലാവരും സാഷ്ടാംഗം വീഴുകയും ചെയ്തു. അവർക്ക് പറയുവാനായി ഒരു കാര്യവുമില്ലായിരുന്നു. ഒരു പ്രാസംഗികനോ ഒരു മൂപ്പനോ യാതൊന്നുമില്ലായിരുന്നു. സകല സ്തുതികളും കുഞ്ഞാടിനായിരുന്നു. ആ നാളിൽ ദൈവം എല്ലാ കാര്യങ്ങളും അവനിൽ ഒരുമിച്ചാക്കും. ഓ, അവർ ആരെയാണ് ക്രൂശീകരിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയുക മാത്രം ചെയ്യാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു സ്വല്പം പശ്ചാത്തലം കിട്ടുന്നതിനായി നാം 8 വാക്യം മുതൽ തുടങ്ങുന്നതാണ്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ മർമ്മങ്ങൾ. നാം എപ്രകാരം ആ വിഷയത്തിൽ തങ്ങിയിരുന്നു എന്ന് ഓർക്കുന്നില്ലേ? ഇന്ന് രാവിലെ എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കാണട്ടെ. അവന്റെ ഹിതത്തിന്റെ മർമ്മം എന്ന വിഷയത്തിൽ എപ്രകാരം നാം തങ്ങിയിരുന്നു. ഇപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല, എങ്കിൽ ഇതൊരു മർമ്മമാകുന്നു. ദൈവത്തിന്റെ ഹിതം ഒരു മർമ്മമാകുന്നു. ഓരോ മനുഷ്യനും, അത് മനുഷ്യനായാലും സ്ത്രീയായാലും, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ഹിതം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് ദൈവത്തിന്റെ മർമ്മമാകുന്നു. നാം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്? പൗലോസിനോട് അത് അറിയിച്ചു കൊടുത്തിരുന്നു. അവൻ ഏതെങ്കിലും മനുഷ്യരോടോ മാംസരക്തങ്ങളോടോ ആലോചിക്കുണ്ടായില്ല എന്നവൻ പറഞ്ഞു. അവൻ ഒരു സ്കൂളിലോ ഒരു സെമിനാരിയിലോ പോയില്ല. അവൻ അതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനാൽ അവനത് വെളിപ്പെട്ടിരുന്നു. അവനെ ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ഒരു അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചത്തിൽ കണ്ടുമുട്ടുകയും അതവനെ വിളിക്കുകയും ചെയ്തു. അവൻ അറേബ്യയിലേക്ക് പോകുകയും 3 വർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. ഓ, അത് കുറച്ച് സമയം തന്നെ ആയിരുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ സഹോദരനീകാൻ? 3 വർഷക്കാലം പൗലോസ് അറേബ്യയിലായിരുന്നിട്ട് അവിടെ എവിടെയോ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. ആ പഴയ ചുരുളുകളെല്ലാം കൊണ്ട് അവൻ അവിടെ ആയിരുന്നു കാണും. അവർക്ക് പുതിയതുണ്ടായിരുന്നില്ല. കൂടുതലും പൗലോസ് തന്നെ എഴുതിയതായിരുന്നു. ഈ പഴയ ചുരുളുകളിൽ തന്നെ എപ്രകാരം നമ്മെ ദൈവം ആദിയിൽ നിത്യജീവനായി മുൻനിയമിച്ചതിനെ കുറിച്ച് എഴുതിയിരുന്നു. എപ്രകാരം അവൻ യേശുവിനെ അയക്കുകയും അവന്റെ ബലിപാടിൽ കൂടെ നമുക്കെല്ലാവർക്കും ജീവന്റെ വൃക്ഷത്തിൽ അവകാശമുണ്ടാക്കിയിരിക്കുകയും ചെയ്യും. അവൻ മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചു. അവൻ വിളിച്ചവരെ അവൻ നീതീകരിക്കുകയും അവൻ നീതീകരിച്ചവരെ അവൻ മഹത്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്റെ മക്കളായി നമ്മെ ദത്തെടുക്കേണ്ടതിന് മുൻ നിയമിച്ചിരിക്കുന്നു. സൃഷ്ടി മുഴുവൻ ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി ഞരഞ്ഞെയും കാത്തിരിക്കുകയും ചെയ്യുന്നു. ഓ, പൗലോസിന് ഒരു അത്ഭുതകരമായ സമയമായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ അവനോടൊപ്പം അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അവൻ മർമ്മം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നവൻ പറഞ്ഞു. എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് അതിൽ കൂടെ പോയി അതെപ്രകാരം പോകുന്നുവെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് ഉച്ച നേരത്ത് ഏകദേശം 1.5 മണിക്കൂറോളം എനിക്ക് പഠിക്കുന്നതിനുണ്ടായിരുന്നു. അത് ഈ പാഠത്തെ ഒന്ന് നോക്കുന്നതിന് മാത്രമായിട്ട് ഏകദേശം 15 മിനിറ്റോളം അത് നോക്കുന്നതിനായിട്ട് എനിക്ക് കിട്ടിയിരുന്നു എന്ന് പറയാം. അങ്ങനെ ഞാനത് നോക്കിയപ്പോൾ ഈ മർമ്മങ്ങൾ എത്ര നിഗൂഢമായതാണെന്ന് ഞാൻ ഓർത്തുപോയി. തിരുവെഴുത്തുകൾ എന്നെ പഴയ നിയമത്തിലേക്കും അതിനുശേഷം പുതിയ നിയമത്തിലേക്കും എടുത്തുകൊണ്ടുപോയി. എന്തോ തമ്മിൽ ബന്ധിക്കുകയുണ്ടായി. അവന്റെ വരവിന്റെ മർമ്മവും അവന്റെ ഹിതത്തിന്റെ മർമ്മവും നാം തമ്മിൽ ഒരുമിച്ചായിരിക്കുന്നതിന്റെ മർമ്മവും കാണുക. ഇതേതെങ്കിലും ഒരു സെമിനാരിയിൽ പഠിപ്പിക്കപ്പെടുവാൻ കഴിയില്ലെന്ന് ഓർത്തുകൊള്ളുക. ഇതൊരു മർമ്മമാകുന്നു. നിങ്ങൾക്കത് വിദ്യാഭ്യാസത്തിൽ കൂടെയും വേദശാസ്ത്രത്തിൽ കൂടെയും അറിയാൻ കഴിയില്ല. ഇതൊരു മർമ്മമാകുന്നു. അത് ലോകസ്ഥാപനം മുതൽ മറിഞ്ഞിരിക്കുന്നതും ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുന്നതുമാകുന്നു. എന്റെ സഹോദര, എന്റെ സഹോദരി, ഈ സമയത്തല്ലാതെ എപ്പോഴാണ് ദൈവപുത്രന്മാർ എപ്പോഴെങ്കിലും വെളിപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് പറഞ്ഞു തരിക. ഇതിഹാസത്തിൽ എപ്പോഴാണ് സകല സൃഷ്ടിയെയും വിടുവിക്കുന്നതിനായി അവർ വെളിപ്പെടേണ്ടതായിട്ടുള്ളത്? സൃഷ്ടി സ്വയം ഞരങ്ങുകയും വെളിപ്പെടുത്തലിന്റെ സമയത്തിനായി കാത്തിരിക്കുകയുമാകുന്നു. പ്രായച്ചിത്തം നടത്തുന്നതിന് മുമ്പും എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവ് പകരുന്നതിനു മുമ്പും ഈ കാര്യങ്ങൾക്കെല്ലാത്തിനും മുമ്പും പഴയ നിയമകാലത്തുകൂടിയും അവിടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നതിന് കഴിഞ്ഞിരുന്നില്ല. അതിന് ഈ സമയം വരെ കാത്തിരിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാക്കി കൊണ്ടുവന്നിട്ട് ഒരു തലക്കല്ലിലേക്ക് ആകൃതിപ്പെടുത്തി കൊണ്ടുവന്നിട്ട് ദൈവപുത്രന്മാർ വെളിപ്പെട്ടുകൊണ്ടുള്ള ഒരു തിരികെ വരവിലേക്കുമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ മനുഷ്യരിലേക്ക് വന്നിട്ട് അത്രമാത്രം സമ്പൂർണതയിലായിട്ട് അവരുടെ ശുശ്രൂഷ ക്രിസ്തുവിന്റെ ശുശ്രൂഷ പോലെ അത്രമാത്രം അടുത്തായിരിക്കുകയും അത് അവനെയും അവന്റെ സഭയും തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്യും. പിരമിഡിന്റെ ഇതിഹാസത്തെ കുറിച്ച് എത്ര പേർ പഠിച്ചിട്ടുണ്ട്? ഒരു മഹിള മാത്രം ഇവിടെ കൈകൾ ഉയർത്തിയിട്ടുള്ളതായി ഞാൻ ഊഹിക്കുന്നു. ശരി, ദൈവം മൂന്ന് ബൈബിളുകൾ എഴുതിയിരുന്നു. അവയിൽ ഒന്ന് ആകാശത്തിൽ രാജചക്രങ്ങളായിരുന്നു. അത് ആദ്യത്തെ ബൈബിളായിരുന്നു. അത് മനുഷ്യൻ ഉയരങ്ങളിലേക്ക് നോക്കി ദൈവം മേലെയാകുന്നുവെന്ന് തിരിച്ചറിയുന്നതിനായിരുന്നു. രാശിചക്രങ്ങളെ പിന്തുടർന്നുകൊണ്ട് നിങ്ങളെപ്പോഴെങ്കിലും അത് പഠിച്ചിട്ടുണ്ടോ? അത് സകല കാലഘട്ടത്തെയും ക്യാൻസറിന്റെ കാലഘട്ടത്തെയും കാണിക്കുന്നു. അതാദ്യ ക്രിസ്തുവിന്റെ ജനനത്തെ കാണിക്കുന്നുണ്ട്. രാശിചക്രത്തിലെ ആദ്യത്തെ രൂപം എന്താണ്? അത് വെർജിൻ എന്ന കന്യകയാകുന്നു. അവസാനത്തെ രൂപം എന്താകുന്നു? അത് ലിയോ എന്ന സിംഹമാകുന്നു. അത് ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവും രണ്ടാമത്തെ വരവും അങ്ങനെ എല്ലാം അവിടെ എഴുതിയിരിക്കുന്നതാണ്. അതിനുശേഷം അടുത്ത ബൈബിൾ അത് എഴുതിയിരിക്കുന്നത് കല്ലിലാണ്. അതിനെ പിരമിഡുകൾ എന്ന് വിളിക്കുന്നു. ദൈവം പിരമിഡുകളിൽ എഴുതിയിരുന്നു. നിങ്ങളവയെ പഠിക്കുകയാണെങ്കിൽ പുരാതന ചരിത്രത്തെയും യുദ്ധങ്ങളെയും കൂടാതെ പുരാതന ലോകത്തിന്റെ നാശത്തിന് മുമ്പ് അവരെപ്രകാരം ഇത് പണിതിരുന്നു എന്നുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് കടലാസിൽ ബൈബിളിന്റെ രൂപത്തിൽ വരുവാനിരിക്കുന്ന മഹത്തായതും മെടുക്കുള്ളതും ബുദ്ധിവൈഭവത്തോടും കൂടിയ ലോകത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദൈവം ഈ കാലഘട്ടങ്ങളിൽ കൂടി നീങ്ങിയിട്ട് നാം ലിയോ എന്ന സിംഹത്തിലെത്തിയിരിക്കുന്നു. നാം പിരമിഡിന്റെ മൂടിവെക്കുന്ന സമയത്തായിരിക്കുന്നു. നാം അവസാനത്തെ അധ്യായമായ വെളിപാടിലായിരിക്കുന്നു. നാം അർദ്ധരാത്രിക്ക് 3 മിനിറ്റ് മുമ്പാകുന്നുവെന്ന് ശാസ്ത്രം പറയുന്നു. ഓ, നാം എവിടെയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശ്രദ്ധിക്കുക, നമുക്ക് പിരമിഡിനെ കുറിച്ചെടുക്കാം. അത് എളുപ്പമാകുന്നു. അതൊരു ത്രികോണം മാതിരിയാകുന്നു. ലൂഥറിന്റെ മതപരിഷ്കരണ സമയത്തിന് ശേഷം അവർ സഭയുടെ ആദ്യകാലത്ത് അതിന്റെ തുടക്കത്തിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യന് താനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് തന്നെ ആ സമയത്ത് അവന്റെ ജീവനെയും മരണത്തെയും അർത്ഥം വെച്ചിരുന്നു. താനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിന് തന്നെ അവർ അവനെ കൊന്നുകളയുമായിരുന്നു. ആ കാരണത്താൽ ഉപദ്രവത്തിൽ കൂടി കടന്നുപോകുന്നത്, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ഉപദ്രവമുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ലൂഥറൻകാരുടെ കാലഘട്ടത്ത് ഒരു ലൂഥറൻ എന്ന് വിളിക്കപ്പെടുന്നത് തന്നെ ഭയങ്കരമായിരുന്നു. നിങ്ങളെ ഒരു മതഭ്രാന്തനായി പരിഗണിക്കപ്പെടുകയും മരണവിധിക്ക് വിധേയനാകാനും കഴിഞ്ഞിരുന്നു. പലപ്പോഴും അവരെ ലൂഥറൻകാരായിരുന്നതിന് ജീവനോടെ ദഹിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു. അതിനുശേഷം സഭ ചുരുങ്ങി വരാൻ തുടങ്ങിയും അതൊരു പിരമിഡ് പോലെയുമായിരുന്നു. അത് കൃപയുടെ മറ്റൊരു പടിയായ ശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്നു. വെസ്ലിയുടെ സമയമാകുകയും അവൻ ആംഗ്ലിക്കൻ സഭയെ പ്രതിഷേധിക്കുകയും ശുദ്ധീകരണത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അത് വീണ്ടും ന്യൂനതയിലേക്ക് വരാൻ തുടങ്ങിയിട്ട് അവരെ ഒരു കൂട്ടം മതഭ്രാന്തർ എന്ന് വിളിച്ചിരുന്നു. മെത്തഡിസ്റ്റുകാരായിട്ടോ അല്ലെങ്കിൽ മെത്തഡിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരിക്കൽ മെത്തഡിസ്റ്റ് സഭയുമായി ബന്ധപ്പെട്ടവരായോ ഇവിടെ എത്ര പേരുണ്ട്? നിങ്ങളിൽ പകുതി പേരുമാകുന്നു. മെത്തഡിസ്റ്റ് സഭയ്ക്ക് ഒരുവട്ടം മിക്കവാറും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നിട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ? ഞാൻ മെത്തഡിസ്റ്റ് സഭയിൽ പോയിട്ട് അവർ തറയിൽ വീഴുന്നതും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത് തടയുന്നതിനായി അവരുടെ മേൽ വെള്ളമൊഴിക്കുകയും ഒരു വിശറി കൊണ്ട് വീശുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ അത് സത്യമാണ്. കെന്റിക്കിയുടെ മലയടിവാരത്തിൽ നമുക്ക് മെത്തഡിസ്റ്റുകാരുണ്ട്. നിങ്ങളിവിടെ സഭയിൽ ചേരുന്നവരാണ്. നമുക്കവിടെ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരുമുണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് വരെ നാം വേദിയിൽ കിടന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ പുറത്തടിച്ചിരുന്നു. അതിൽ കൂടി കടന്നു വന്നതിന് ശേഷം നാം വ്യത്യസ്തമായി ജീവിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ കടന്നു വന്നിട്ട് നിങ്ങളുടെ പേരൊരു പുസ്തകത്തിലിട്ടിട്ട് ഞാനൊരു മെത്തഡിസ്റ്റ് ആകുന്നു എന്ന് പറയും. എന്നിട്ട് ഒരു ഉപ്പുകുലുക്കി എടുത്ത് സ്വല്പം വെള്ളം നിങ്ങളുടെ മേൽ തളിച്ചിട്ട് എല്ലാം കൂടി അതെല്ലാം ആകുന്നു. എന്നിട്ട് പുറത്തുപോയി നിക്കർ ധരിക്കുകയും കെട്ടിച്ചമയുകയും ചെയ്യുന്നു. എന്നിട്ട് കുതിരയോട്ടം നടത്തുകയും പന്തയം വെക്കുകയും ചൂത് കളിക്കുകയും സ്ലോട്ട് മെഷീൻ കളിക്കുകയും അതുപോലെയുള്ളതെല്ലാം ചെയ്തിട്ട് അപ്പോഴും നല്ല മെത്തഡിസ്റ്റുകാരാണെന്ന് പറയുന്നു. അത് മെത്തഡിസ്റ്റുകാരല്ല, അത് വെറും സഭയിൽ ചേരുന്നവരാകുന്നു. അത് ശരിയാണ്. ബാപ്റ്റിസ്റ്റുകാരും അതുപോലെയാകുന്നു. പ്രസ്ബിറ്റേറിയൻകാരും അതിനെ തുടർന്ന് അതുപോലെ തന്നെയാകുന്നു. ഡേവിഡ് ഡ്യൂപ്ലസിസ് പറഞ്ഞതുപോലെ ദൈവത്തിന് കൊച്ചുമക്കളില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ദൈവത്തിന് ഒരിക്കലും ഒരു കൊച്ചുമകനില്ല. അവന് മക്കളുണ്ട്, എന്നാൽ കൊച്ചുമക്കളില്ല. അത് ശരിയാണ്. മെത്തഡിസ്റ്റ് സഭയിലേക്കോ പെന്തിക്കോസ് സഭയിലേക്കോ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭയിലേക്കോ വരുന്ന ജനങ്ങൾ അവരുടെ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ ഒരു പെന്തിക്കോസ്തുകാരനോ അല്ലെങ്കിൽ ഒരു ബാപ്റ്റിസ്റ്റുകാരനോ ആയിരുന്നതിനാലാകുന്നു എങ്കിൽ നിങ്ങൾ കൊച്ചുമക്കളാകുന്നു. അവർ മക്കളായിരുന്നു, നിങ്ങൾ കൊച്ചുമക്കളാകുന്നു. അതുകൊണ്ട് ദൈവത്തിന് അങ്ങനെ യാതൊന്നും തന്നെയില്ല. സഭയ്ക്ക് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിനതില്ല. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്രകാരം വന്നിട്ട് അത് സഭയുടെ ന്യൂനതയിൽ എത്തുന്നത് ശ്രദ്ധിക്കുക. പെന്തക്കോസ്റ്റ് കാലഘട്ടം കടന്നു വന്നു. അത് വളരെയധികം വീക്കങ്ങളെ തീർച്ചയായും വെട്ടിക്കളഞ്ഞു. അതിനുശേഷം അതെന്താണ് ചെയ്തത്? അത് മെത്തഡിസ്റ്റിനെയും ലൂഥറിനെയും പിന്നിലായി വിട്ടുകളഞ്ഞു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്റ്റ് കാലഘട്ടത്തിൽ നിന്നും നേരെ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർ എന്താണ് ചെയ്തത്? അവർ സംഘടനയുണ്ടാക്കി. ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡുകാരാണെന്നും ഞങ്ങൾ വണ്ണസുകാരാണെന്നും ഞങ്ങൾ ടൂനസുകാരാണെന്നും അവരെ തന്നെ ഉണ്ടാക്കി. ഞങ്ങളാകുന്നു ദൈവസഭക്കാർ, ഞങ്ങൾ ഇതാകുന്നു, ഞങ്ങൾ അതാകുന്നു. നിങ്ങൾ ഞങ്ങളോട് ഉൾപ്പെടാതെയോ നിങ്ങളുടെ പേര് ഞങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയില്ല. ഓ, അതുപോലെയുള്ള അസംബന്ധങ്ങളാകുന്നു. നിങ്ങളൊരു ബാപ്റ്റിസ്റ്റോ മെത്തഡിസ്റ്റോ പ്രസ്ബിറ്റേറിയൻകാരനോ ആണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം അതിടുമ്പോൾ ഇടുന്നു. നിങ്ങൾ നിത്യജീവനിലേക്ക് മുൻ നിയമിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവം നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വിളിക്കും. അവൻ തീർച്ചയായും വിളിക്കും. പിതാവെനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും. നിങ്ങൾ ഏത് സഭയിൽ ഉൾപ്പെടുന്നുവെന്നുള്ളത് കാര്യമല്ല. അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. എന്നാൽ സഭാസംഘടന നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും യാതൊന്നും ചെയ്യുകയില്ല. അത് ദൈവത്തോടൊപ്പം നിങ്ങളെ മുമ്പോട്ട് പോകുന്നതിൽ അധികമായി തടയുന്നതിനിടയുണ്ട്. അതല്ലാതെ മറ്റ് യാതൊന്നും ഒരിക്കലും ചെയ്യുകയില്ല. നിങ്ങളെ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കൂടെയുള്ള ഒരു സഭയിലാക്കും. തീർച്ചയായും നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതുണ്ടാകും. അവർക്കത് സ്വർഗത്തിലുമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അത് കൊള്ളാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സഭാസംഘടനയെ നോക്കുന്നു. യേശുവിനെ നോക്കുക. അവനാണ് നോക്കുന്നതിനായിട്ടുള്ളത്. അങ്ങനെ നാം ഇപ്പോൾ നേരെ അതിലേക്ക് വരികയാണ്. പിരമിഡുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതായി ഇവിടെയുള്ള ഈ മഹിള കൈകൾ ഉയർത്തിയതായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ പിരമിഡുകൾ ഒരിക്കലും മൂടിയിരുന്നില്ല. അതങ്ങനെയല്ലേ? ഒരിക്കലും ഒരു മൂടിക്കല്ല് അതിന്മേൽ വെച്ചിരുന്നില്ല. അവർക്കൊരിക്കലും അത് കണ്ടുപിടിക്കാൻ തന്നെയും കഴിഞ്ഞില്ല. അതിനെന്ത് സംഭവിച്ചെന്ന് തന്നെ അവർക്കറിയില്ല. എന്തുകൊണ്ടാണ് മൂടിക്കല്ലായ ഈ തലക്കല്ല് അതിന്മേൽ വയ്ക്കപ്പെടാതിരുന്നത്? കാരണം അവൻ വന്നപ്പോൾ അവൻ തള്ളിക്കളയപ്പെട്ടിരുന്നു. അവൻ തള്ളിക്കളയപ്പെട്ട കല്ലായിരുന്നു. അത് ശരിയാണ്. എന്നാൽ അത് മൂടിയാക്കപ്പെടും. അത് ശരിയാണ്. എങ്കിലും ആണിക്കല്ലിന് ചുറ്റുമായി ഉറപ്പിക്കേണ്ടതായ കല്ലുകൾക്ക് പരിപൂർണമായും ഈ കല്ലുകൾ പോലെ തന്നെ ആകേണ്ടതായിട്ടുണ്ട്. അതെല്ലായിടത്തും അതിനെ കൂട്ടിയോജിപ്പിക്കും. പിരമിഡ് അത്രമാത്രം സമ്പൂർണമായിട്ട് ഒരു കത്തിയുടെ വായ്ത്തല പോലും ആ കല്ലുകൾക്കിടയിൽ കടക്കുകയില്ല. അത്ര മനോഹരമായ കൽപ്പണിയാകുന്നു. അവയിൽ ചിലത് 100 ടൺ ഭാരമേറിയതും അത്രമാത്രം സമ്പൂർണമായി ഒരുമിച്ചാക്കിയതുമാകുന്നു. അപ്രകാരമാണ് ദൈവം തന്റെ സഭയെ കൊണ്ടുവരുന്നത്. നാം ഏക ഹൃദയത്തോടും ഏക മനസ്സോടും കൂടി തമ്മിൽ തമ്മിൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞേക്കാം പിൻസമയത്തെ ലൂഥറൻകാർ യാതൊന്നുമായിരുന്നില്ല. നിങ്ങളത് വിശ്വസിക്കരുത്. ബാക്കിയുള്ളവർ ഉയർത്തെഴുന്നേൽപ്പിൽ വരുന്നത് പോലെ തന്നെ ലൂഥറൻകാരും ഉയർത്തെഴുന്നേൽപ്പിൽ വരും. ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻകാരും ദൈവത്തിന്റെ മക്കളെല്ലാം പുനരുദ്ധാനത്തിൽ കടന്നുവരും. ആ കാരണത്താലാണ് ജനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ അടിച്ചുവാരുന്ന ഉണർവുണ്ടായിട്ട് അതൊരു 100 പെന്തക്കോസ്തുകാരെ രക്ഷിക്കും. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് അവിടെ ഒരു മേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ 1000 പേരുണ്ടാകും. അത് ശരിയാണ്. എന്നാൽ അത് 6000 വർഷക്കാലത്തെ രക്ഷയിൽ കൂടി ഉണ്ടാക്കപ്പെട്ടതായിരിക്കും. 6000 വർഷങ്ങളിൽ കൂടി കടന്നു വന്നവരായിരിക്കും. വെളിച്ചം മനുഷ്യന്റെ അടുക്കൽ വരുന്ന പ്രകാരം മനുഷ്യൻ നടക്കുന്നു. പാലങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവൻ മറികടക്കുന്നു. ഇപ്പോൾ അവനത് നിരസിക്കുകയാണെങ്കിൽ അവൻ ഇരുട്ടിൽ വിട്ടുകളയപ്പെടും. എന്നാൽ അവൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അതിനുശേഷം കർത്താവായ യേശുവിന്റെ വരവ് അത്രമാത്രം അടുത്തായിട്ട് ആത്മാവ് ഇവിടെ തൊട്ട് തുടങ്ങി. കഷ്ടിച്ച് നീതീകരണവും ശുദ്ധീകരണവും പരിശുദ്ധാത്മ സ്നാനവും നേരെ ആണിക്കല്ലിലേക്ക് വരുന്ന സമയമായിരിക്കുന്നു. സഭയ്ക്ക് സമ്പൂർണമായും ക്രിസ്തുവിനെ പോലെയായിട്ട് ക്രിസ്തുവും സഭയും തമ്മിൽ ഒത്തൊരുമിച്ചാകുകയും ഒരേ ആത്മാവുമാകുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലാകുന്നുവെങ്കിൽ അത് നിങ്ങളെ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കുവാനും ക്രിസ്തുവിന്റെ ജീവൻ നടക്കുവാനും ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ചെയ്യുവാനും ഇടയാക്കും. ഞാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യുമെന്ന് യേശു പറഞ്ഞു. നോക്കൂ, അങ്ങനെ നമുക്കിപ്പോൾ കൃത്യമായും ക്രിസ്തുവിന്റെ ജീവനെ പോലെ തന്നെയുള്ള ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കുകയും ഉണ്ടായിരിക്കാൻ പോകുന്നതുമാണ്. ആ ശുശ്രൂഷ എന്തായിട്ടാണ് താരതമ്യപ്പെടുന്നത്? അത് കർത്താവിന്റെ വരവാകുന്നു. അത് ഇന്നത്തെ ലോകത്തേക്ക് നോക്കിയിട്ട് ക്രൂശേവം മറ്റും എന്താണ് പറയുന്നതെന്നും മറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലോകവ്യാപകമായിട്ട് വലിയ വിയോജിപ്പടുത്തായിരിക്കുകയും ഏത് സമയത്തും നിമിഷത്തിനുള്ളിൽ തന്നെ പൗഡറായി പോകാനുള്ള സാധ്യതയുമുണ്ട്. അത് ശരിയാണ്. അതങ്ങനെയെങ്കിൽ അത് അവസാനമാണെന്ന് നാം അറിയുന്നു. അറിവുള്ള ഏതൊരു വ്യക്തിക്കും അത് പത്രത്തിൽ വായിക്കാനും റേഡിയോയിൽ കേൾക്കാനും അത് അടുത്തായിരിക്കുന്നു എന്നറിയുന്നതിനും കഴിയും. എന്നാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് ക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് കർത്താവായ യേശുവിന്റെ വരവ് എത്ര സമീപമായിരിക്കുന്നു. ഒരുപക്ഷെ ഈ യോഗം ഇന്ന് രാത്രിയിൽ അവസാനിക്കുന്നതിന് മുമ്പാകാനിടയുണ്ട്. നാം അന്ത്യകാലത്തായിരിക്കുന്നു, തീർച്ചയായും സത്യമാണ്. ഇപ്പോൾ സഭ വന്നുകൊണ്ടിരിക്കുന്നതും അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ശ്രദ്ധിക്കുക. ചരിത്രങ്ങളെ പഠിക്കുന്ന ചരിത്രകാരന്മാർ അത് നിങ്ങളുടെ സ്വന്തം മനസ്സിൽ വെച്ചുകൊള്ളുക. ലൂഥറൻ സഭ നീതീകരണത്തിനടിയിലായി കത്തോലിക്ക സഭയിൽ നിന്നും അത്രമാത്രം പുതുതായി ഇറങ്ങി വന്നിട്ട് അത് മുമ്പോട്ട് പോകുന്നത് ശ്രദ്ധിക്കുക. അതിനുശേഷം വെസ്ലി അതിനെ തുടർന്നുകൊണ്ട് ശുദ്ധീകരണത്തിലേക്ക് തിരുവെഴുത്തിൽ കൂടി നെയ്തു വരുന്നത് കാണുക. വെസ്ലിയെയും അതിനിടയ്ക്കുള്ള കാര്യങ്ങളെ നോക്കുക. അതിനുശേഷം അടുത്തതായി കടന്നുവരുന്നത് പെന്തക്കോസ്തുകാരുടെ കാലഘട്ടമായിരുന്നു. പെന്തക്കോസ്തുകാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് കൃപാവരങ്ങളുടെ യഥാസ്ഥാന തലക്കാകിരുന്നു. അത് ആത്മീയ കൃപാവരങ്ങളാകുന്നു. ഇപ്പോൾ അതിനടുത്ത കാലഘട്ടം നേരെ ആണിക്കല്ലിലേക്ക് വരുന്നത് നോക്കുക. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവിന്റെ വരവ് അറിയിക്കുകയാണ്. ദൈവവും സകല സൃഷ്ടിയും സഭ അതിന്റെ യഥാസ്ഥാനത്തെ കണ്ടുപിടിക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള സകലർക്കുമുള്ള ഇന്നത്തെ കുഴപ്പം എന്താണെന്നാൽ, എനിക്കൊരു ശാരീരിക പരിശോധന നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിദേശയാത്രയിൽ പോകുമ്പോൾ അത് നടത്തേണ്ടതായി ആവശ്യമുണ്ടെന്ന് നിങ്ങളിൽ മിഷനറിമാരായിട്ടുള്ളവർക്കും മറ്റുള്ളവർക്കും അറിയാമല്ലോ. ഞാൻ ഈ പരിശോധന എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ എന്നെ പുറത്തു കൊണ്ടുവരികയും ഞാൻ ഈ കുഴച്ച മാവ് മാതിരിയായി മരുന്ന് കുടിക്കുകയായിരുന്നു. അവിടുന്ന് പുറത്തു വന്നിട്ട് അതിന്റെ വയറ്റിൽ നിന്നും പുറത്തു പോയോ ഇല്ലയോ എന്നറിയാനായി അരമണിക്കൂറോളം അവിടെ കാത്തിരുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് മറുവശത്തേക്ക് നോക്കിയപ്പോൾ മരിക്കാൻ പോകുന്ന അവസ്ഥയിലായി കൊണ്ടിരുന്ന ഒരു സ്ത്രീ അവിടെ കണ്ടു. അവർ തീരെ നീറം കുറഞ്ഞവരായിട്ട് ചെറിയ കൈകളും കാലുകളുമായിരുന്നു. ഞാൻ അവിടെ നിന്നും ഈ മനുഷ്യനിൽ നിന്നും ആ മനുഷ്യനെയും അങ്ങനെ ഓരോരുത്തരെയും വിട്ടുകൊണ്ട് അവസാനം അവർ കിടന്നിരുന്ന സ്ഥലത്തെത്തി. പാവം പിടിച്ച ഈ സ്ത്രീ മരിക്കാറായി കിടന്നിരുന്നു. ഞാൻ അവരുടെ അടുക്കലേക്ക് എത്തിയിട്ട് ശ്രീമതി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം എന്ന് അവർ ചോദിച്ചു. ഹോ, അവൾ അത്രമാത്രം രോഗിതയായിരുന്നു. എന്താണ് കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ എന്റെ മകളെ സന്ദർശിക്കുന്നതിനായി ട്യൂഷനിലേക്ക് പോയി. എനിക്ക് അസുഖം പിടിക്കുകയും എന്താണ് കുഴപ്പമെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സുവിശേഷ പ്രാസംഗികനാണ്, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ആ നാഴിക നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ പോകാൻ തയ്യാറാണോ? അവൾ പറഞ്ഞു, ഞാൻ ഇന്ന ഇന്ന സഭയിലെ അംഗമാകുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം അതല്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ഒരു ക്രിസ്ത്യാനിയായിട്ട് ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പോകാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പോലും ആ സ്ത്രീക്കറിയില്ലായിരുന്നു. ഓ, ഈ ലോകമെത്തിയിരിക്കുന്ന ഒരു വേദനാജനകമായ കാഴ്ചയാകുന്നു. ഇപ്പോൾ തന്റെ ഹിതത്തിന്റെ മർമ്മമായ അവന്റെ വരവ് നമ്മെ അറിയിച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കായി വായിക്കട്ടെ. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്നും തന്റെ ഹിതത്തിന്റെ മർമ്മം എന്ന ഭാഗത്തേക്ക് നമുക്ക് തിരിക്കാം. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് തിരിക്കാം. അതിന്റെ 7-ാം അധ്യായമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മെ അത്രമാത്രം നന്നായി തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 7-ാം അധ്യായം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക്. ഇപ്പോൾ മർമ്മം എന്താകുന്നു? ഇവിടെയാകുന്നു മർമ്മം. ഇത് ശ്രദ്ധിക്കുക. തന്റെ ഹിതത്തിന്റെ മർമ്മം അറിയിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ മൽക്കീസേദെക്ക് എന്ന വ്യക്തി ആരാകുന്നു? ബൈബിളുകളിൽ ഇപ്പോഴും നിങ്ങളത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കുകയാണ്. എബ്രായർ 7-ാം അധ്യായമാകുന്നു. ഇത് ഗലാത്യരോട് സംസാരിച്ചിരുന്ന അതേ വ്യക്തിയായ പൗലോസ് തന്നെയാണ് സംസാരിക്കുന്നത്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായി മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10ൽ 1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് ആരാകുന്നു ഈ വ്യക്തി എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. ഈ മനുഷ്യൻ ആരായിരുന്നു? അവൻ ആരായിരുന്നു? അവൻ ഒരിക്കലും ഒരു പിതാവോ ഒരിക്കലും ഒരു മാതാവോ അവൻ എപ്പോഴെങ്കിലും ഒരു തുടക്കമോ അല്ലെങ്കിൽ അവൻ എപ്പോഴെങ്കിലും മരിക്കുകയോ ചെയ്യുന്ന ഒരു സമയമില്ല. അവൻ രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റു. അവൻ എന്താണ് ചെയ്തിരുന്നത്? അവൻ തന്റെ നഷ്ടപ്പെട്ടു പോയ സഹോദരനായ ലോത്തിനെ തിരികെ കൊണ്ടുവരുന്നതിനായി പുറപ്പെട്ടു പോയിരുന്നു. അവൻ രാജാക്കന്മാരെ കൊന്നുകളഞ്ഞു. ആദ്യ രാജാക്കന്മാരെ കൊന്നുകളഞ്ഞതായിരുന്നു. അത് 10 or 15 രാജാക്കന്മാരും അവരുടെ രാജ്യത്വങ്ങളും ആയിരുന്നു. എന്നാൽ അബ്രഹാം തന്റെ ദാസന്മാരെ ആയുധം ധരിപ്പിച്ച് അവന്റെ പിന്നാലെ പോകുകയും രാത്രിയിൽ അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്നു. രാത്രി സമയത്ത് അവനവനെ പിടിക്കുന്നത് ശ്രദ്ധിക്കുക. ഓ സഹോദര, നാം ഇപ്പോൾ രാത്രിയിൽ പ്രവർത്തിക്കുന്നു. നമുക്കുള്ള ഏക വെളിച്ചം സുവിശേഷ വെളിച്ചമാകുന്നു. എന്നാൽ അവൻ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവനെ പിടിച്ച് തിരികെ കൊണ്ടുവന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം അവൻ തന്റെ മടക്കയാത്രയിലായിരുന്നു. നമുക്ക് ഉത്പത്തിയുടെ 14 അധ്യായത്തിലേക്ക് പോയി ഒരു നിമിഷത്തേക്ക് ഈ കഥ കൂടുതൽ വിശദമായിട്ട് എടുക്കാം. നമുക്ക് ഉത്പത്തിയുടെ പുസ്തകത്തിലേക്ക് പോകാം. അത് ഉത്പത്തിയുടെ 14 അധ്യായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നാം ഉത്പത്തിയുടെ 14 അധ്യായം എടുത്ത് 18 വാക്യം തൊട്ട് തുടങ്ങാം. അതിന് സ്വല്പം മുമ്പേ ആയിട്ട് നമുക്ക് തുടങ്ങാം. അതെ, 18 വാക്യം, ഉത്പത്തി 14:18. മൽക്കീസേദെക്ക്. ഇപ്പോൾ അബ്രഹാം രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരികയാണ്. തന്റെ മടക്കയാത്രയിൽ ലോത്തിനെയും തിരികെ കൊണ്ടുവരികയും അവർ ബന്ധരാക്കി കൊണ്ടുപോയ സകലരെയും കൊണ്ട് തിരികെ വരികയായിരുന്നു. സകലരെയും, അത് ദാവീദ് പോയിട്ട് വന്നതുപോലെയാണ്. ദാവീദ് എന്താണ് ചെയ്തത്? തന്റെ ചെറിയ കവണയുമായി പോയിട്ട് സിംഹത്തിന്റെ വായിൽ നിന്നും ഈ കുഞ്ഞാടിനെ പിടിച്ചെടുത്തു. ഒരു കവണയുമായിട്ട് ഒരു കുഞ്ഞാടിന്റെ പിന്നാലെ പോകുന്നതെന്ന് ഓർത്തു നോക്കുക. ഈ ലോകത്തിൽ ആർക്കത് ചെയ്യാൻ കഴിയും? ഇവിടെയുള്ള ഏത് മനുഷ്യൻ അത് ചെയ്യുമെന്ന് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പറയുക. അങ്ങനെ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ തെറ്റാണെന്ന് ഞാൻ നിന്നോട് പറയും. എന്റെ കൈകൾ ഉയർത്തി നിങ്ങൾ എന്നെ കാണുകയില്ല. ഇല്ല, ഒരു 30 or 6 പോലും ഞാൻ അതിന് പിന്നാലെ പോകുകയില്ല. എന്നാൽ അവൻ ഒരു ചെറിയ കവണയുമായിട്ട് അതിന്റെ പിന്നാലെ പോയി. അത് തോലുമാതിരിയുള്ള ഒരു ചെറിയ തുണ്ടത്തിൽ 2 ചരടുകൾ ചുറ്റിക്കെട്ടിയിരിക്കുന്നതാണ്. അവർ വിളിക്കുകയും ഗോലിയാത്തിന് തന്റെ പ്രശംസ നടത്തേണ്ട സമയമായപ്പോൾ അവൻ ഗോലിയാത്തിന് പിന്നാലെ ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഒരു സിംഹത്തിന്റെ വായിൽ നിന്നും ഒരു കരടിയുടെ വായിൽ നിന്നും ഒരു കുഞ്ഞാടിനെ വിടുവിക്കുന്നതിന് എന്നെ ഇടയാക്കി. അതൊരു കവണയല്ലായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാണ് അവനോടൊപ്പം പോയിരുന്നത്. ദൈവമായിരുന്നു ആ കുഞ്ഞാടിനെ തിരികെ കൊണ്ടുവന്നത്. അതുതന്നെയാണ് ഇന്ന് നാം പറയുന്നത്. ദൈവത്തിന് തന്റെ ദാവീദുമാർ ഇവിടെ ചുറ്റുമായിട്ടുണ്ട്. അതെ ശ്രീമാൻ, അവർ പിതാവിന്റെ ആടുകളെ മേയിക്കുന്നു. വല്ലപ്പോഴും ഒരിക്കൽ ഒരു മുഴയോ അല്ലെങ്കിൽ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തോ വന്നിട്ട് അത് ഡോക്ടറിന്റെ കരങ്ങൾക്കും അപ്പുറത്തായി മാറും. അതാ ദാവീദിനെ തടയുകയില്ല. അവൻ നേരെ ആ വ്യക്തിയുടെ പിന്നാലെ ഈ ചെറിയ കവണയുമായിട്ട് പോകും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് നൽകപ്പെടും. ഡോക്ടർമാർ കളിയാക്കിയോ എല്ലാവരും അവനെ പരിഹസിക്കുകയോ ചെയ്യുന്നത് അവൻ കാര്യമാക്കിയില്ല. എങ്ങനെയൊക്കെ ആയാലും അവന്റെ പിന്നാലെ പോയിട്ട് ആടിനെ തിരികെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും. അതെ ശ്രീമാൻ, അവൻ ദൈവത്തിന്റെ സന്താനമാകുന്നു. നിന്റെ കൈകളെ അവന്റെ മേൽ നിന്ന് എടുക്കുക. ഈ സിംഹത്തെ അടിച്ചു താഴെയിട്ടു. സിംഹം വീണ്ടും ചാടി എഴുന്നേറ്റ് വന്നപ്പോൾ അവൻ അതിന്റെ താടിക്ക് പിടിച്ച് അതിനെ കൊന്നുകളഞ്ഞു. അവൻ വെറുമൊരു കൊച്ചു പവിഴ് നിറമുള്ള പയ്യനായിട്ട് 80 or 90 pound ഭാരമുണ്ടായിരുന്നേക്കാം. ശ്രദ്ധിക്കുക, മൽക്കീസേദെക്ക് ശാലേം രാജാവായിരുന്നു എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നാകുന്നു. യഥാർത്ഥത്തിൽ ശാലേം മലയ്ക്കപ്പുറത്തായി കിടന്നിരുന്നു. അതാരായിരുന്നുവെന്നാൽ യെരുശലേമിന്റെ രാജാവായിരുന്നു. ഇതാരായിരുന്നുവെന്നാൽ കൃത്യമായിട്ടും അതായിരുന്നു, യെരുശലേമിന്റെ രാജാവായിരുന്നു. ഈ യെരുശലേമിനെ ആദ്യം ശാലേം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിന്റെ അർത്ഥം സമാധാനം എന്നാകുന്നു. അത് യെരുശലേം എന്ന് വിളിക്കപ്പെടുന്നതിന് മുമ്പുള്ള യെരുശലേമായിരുന്നു. അവൻ യെരുശലേമിന്റെ രാജാവായിരുന്നു. അവൻ നീതിയുടെ രാജാവും സമാധാനത്തിന്റെ രാജാവും ശാലേം രാജാവുമായിരുന്നു. അവന് പിതാവോ മാതാവോ ഇല്ലായിരുന്നു. അവന് ജീവാരംഭവും ജീവാവസാനവും ഇല്ലായിരുന്നു. അവന് വംശാവലി തന്നെ ഇല്ലായിരുന്നു. ഹോ, ഈ വ്യക്തി ആരാകുന്നു? അവനെ ശ്രദ്ധിക്കുക. യുദ്ധം കഴിഞ്ഞതിനു ശേഷം, വിജയം പ്രാപിച്ചതിനു ശേഷം എന്താണ് അവൻ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. ഈ മൽക്കീസേദെക്ക്. ഉത്പത്തിയുടെ 14:18 വാക്യമാകുന്നു. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവനവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും 10% കൊടുത്തു. നമുക്ക് സ്വല്പം കൂടി മുമ്പോട്ട് വായിക്കാം. And Abram said unto the king of Sodom, I have lifted up
Sodom രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഇവിടെ പ്രകാരം അവനത് സംക്ഷേപിച്ചിട്ട് അവനത് എങ്ങനെയാണ് കൊടുത്തതെന്ന് ശ്രദ്ധിക്കുക. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ, ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചത് മാത്രമേ. രാജാക്കന്മാരെ ജയിച്ചു വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് വരുന്ന ഈ മൽക്കീസദേക്കിനെ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ മർമ്മം ഇപ്പോൾ വെളിപ്പെടുകയാണ്. അവൻ ആരായിരുന്നു? അവനെ കുറിച്ച് ഏതെങ്കിലും ചരിത്രത്തിൽ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവന് പിതാവോ അവന് മാതാവോ ഇല്ലായിരുന്നു. അവന് തുടക്കമായ ഏതെങ്കിലും സമയമോ അവൻ എപ്പോഴെങ്കിലും ഒരു മരണത്തിന്റെ സമയമോ ഒരിക്കലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതാരായിരുന്നാലും അവൻ എപ്പോഴും ജീവിച്ചിരുന്നു. അവൻ ഒരിക്കലും ഒരു തുടക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ഇലോഹിമായ സ്വയമായി നിലവിലിരിക്കുന്ന, സ്വയമായി വസിക്കുന്ന സർവശക്തനായ ദൈവമല്ലാതെ മറ്റാരുമാകാൻ കഴിയില്ല. യേശുവിനൊരു പിതാവുണ്ടായിരുന്നു, യേശുവിന് മാതാവുണ്ടായിരുന്നു, യേശുവിനൊരു തുടക്കവും ഭൂമിയിലെ ജീവിതത്തിൽ ഒരവസാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യന് പിതാവോ മാതാവോ ഇല്ലായിരുന്നു. ആമേൻ. പിതാവുമില്ലായിരുന്നു, മാതാവുമില്ലായിരുന്നു. യേശുവിന് പിതാവും മാതാവും രണ്ടുമുണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തിക്ക് പിതാവും മാതാവുമില്ലായിരുന്നു. ആമേൻ. അവൻ എന്താണ് ചെയ്തത്? യുദ്ധം കഴിഞ്ഞ ശേഷം അബ്രഹാം തന്റെ സ്ഥാനത്തെ എടുത്ത ശേഷം എന്തായിരുന്നു? സഭയത്തിന്റെ സ്ഥാനത്തെ എടുത്ത ശേഷം നാം പരിശുദ്ധാത്മാവിനാൽ മക്കളായി ദത്തെടുക്കപ്പെടുന്നതിന് വിളിക്കപ്പെടുന്നു. ഓരോ വ്യക്തികളും അവരുടെ സ്ഥാനത്തെ എടുത്ത് ദൈവം ചെയ്യുന്നതിനായി അവരെ വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കായി നഷ്ടപ്പെട്ടവരുടെ പിന്നാലെ പോയിക്കൊണ്ട് അവരുടെ വഴിയുടെ അവസാനത്ത് ചെന്ന് നിൽക്കും. ആദ്യമായിട്ട് പൗലോസ് സകല ഭയത്തെയും അതിൽ നിന്നും എടുത്തു കളഞ്ഞുകൊണ്ട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വേദശാസ്ത്രത്താൽ നിങ്ങളുടെ മനസ്സിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമാകാതെ, നിങ്ങൾ വാസ്തവമായും ആത്മാവിൽ ജനിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ ദൈവം നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിച്ചിരിക്കുകയും നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഇട്ടുപിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാം ഒരുമിച്ച് വന്ന ക്രിസ്തു യേശുവിൽ സ്വർഗീയ സ്ഥാനത്തിരിക്കുന്നു. ഒരു വിശുദ്ധ ജനവും ഒരു വിശുദ്ധ ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവരുമാകുന്നു. ഈ ജനങ്ങൾക്ക് ബുദ്ധിഭ്രമമാണെന്ന് ജനങ്ങൾ വന്നിട്ട് പറയും. തീർച്ചയായും ആകുന്നു. ദൈവത്തിന്റെ ബുദ്ധി മനുഷ്യന് ഭോഷ്കും മനുഷ്യന്റെ ബുദ്ധി ദൈവത്തിന് ഭോഷ്കുമാകുന്നു. അവ തമ്മിൽ ഒന്നിന് വിപരീതമാകുന്നു. എന്നാൽ ഒരു യഥാർത്ഥമായ സഭ, ആത്മാവിൽ നിറഞ്ഞ സഭ, ദൈവത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും പാപത്തെ വിവേചിക്കുകയും അവരുടെ ഇടയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ വിളിച്ചു പറയുകയും അതിനെ പരപ്പാക്കുകയും നിരപ്പാക്കുകയും ചെയ്തുകൊണ്ട് നേരെയാക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ ആ രക്തപങ്കലമായ ബലിപാട് എല്ലായ്പ്പോഴും കിടക്കുന്നു. ഇന്ന് രാവിലെ നാം അതിൽ കൂടി കടന്നുപോയിരുന്നുവെന്ന് ഞാനുള്ള കാര്യം നാം ഓർക്കുക. നിങ്ങൾ രക്തത്താൽ രക്ഷിക്കപ്പെട്ടിരുന്നില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് രക്തത്താൽ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വാസം മൂലം കൃപയാലാണ് അത് വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടി, കാരണം അവൻ നിങ്ങളെ മുൻ നിയമിച്ചിരുന്നു. നിങ്ങൾ നോക്കുകയും അത് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ രക്തം നിങ്ങളുടെ പാപങ്ങൾക്കായി ഒരു പ്രായച്ചിത്തം നടത്തുന്നു. ദൈവം ഒരു പാപിയെ പാപം ചെയ്യുന്നതിന് കുറ്റം വിധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഓർക്കുക. കാരണം അവന്റെ തുടക്കം തന്നെ പാപിയായിട്ടാണ്. അവനൊരു ക്രിസ്ത്യാനിയെ പാപം ചെയ്യുന്നതിന് കുറ്റം വിധിക്കുന്നു. അതിനുശേഷം ദൈവം അവനെ കുറ്റം വിധിച്ചിരിക്കുന്നതിനാൽ ക്രിസ്തു നമ്മുടെ ശിക്ഷയെടുത്തു. ആ കാരണത്താൽ ക്രിസ്തു വേശിവരുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് ജഡത്തെ അനുസരിച്ചല്ല, എന്നാൽ ആത്മാവിനെ അനുസരിച്ചത്രയാകുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മനഃപൂർവ്വമാകരുത്. നിങ്ങൾ മനഃപൂർവ്വം പാപം ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ മനഃപൂർവ്വം പോയി പാപം ചെയ്താൽ ആ ദേഹത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ ഒരു മനുഷ്യൻ ഒരുവട്ടം അവിടെയായി കഴിയുമ്പോൾ അവൻ മരിച്ചിരിക്കുകയും അവന്റെ ജീവൻ ക്രിസ്തുവിൽ കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയും സാത്താൻ അവനെ കണ്ടുപിടിക്കാൻ പോലും കഴിയാതെ വളരെ ദൂരത്തായി പിന്നിലായിരിക്കുന്നു. സാത്താൻ എപ്പോഴെങ്കിലും അവനിൽ കടക്കണമെങ്കിൽ അവൻ ഇതിന് പുറത്തായി കടന്നു വരേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ മരിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ച ഒരു മനുഷ്യനോട് അവനൊരു കപട വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കും നോക്കുക. അവന്റെ ഒരു വശത്തായി അവനെ തൊഴിച്ചിട്ട് നീ ഒരു കപട വിശ്വാസിയാകുന്നു എന്ന് പറയുക, അവനൊരക്ഷരം പറയുകയില്ല. അത് ശരിയാണ്, അവൻ അവിടെ തന്നെ കിടക്കും.
അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ ഒരു കപട വിശ്വാസിയെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും വിളിക്കാൻ കഴിയും. അവൻ ഒരിക്കലും അതിനെക്കുറിച്ച് പ്രക്ഷോഭിക്കുകയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എവിടേക്കെങ്കിലും മാറിപ്പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാലോ അവരിൽ ചിലർ അത്രമാത്രം ജീവിച്ചിരിക്കുന്നവരുമാകുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നാം മരിച്ചവരെയാണ് അടക്കേണ്ടത്. ക്രിസ്തുവിൽ മരിച്ചവരെ നാം ജലത്തിൽ അടക്കുന്നു. ചിലപ്പോൾ നാം ജീവിച്ചിരിക്കുന്നവരായ വളരെ പേരെ അടക്കുന്നു. വളരെയധികം വിദ്വേഷവും വഴക്കും അത് സഭയിൽ വളരെയധികമാകുന്നു. എന്നാൽ നമുക്കത് മാറ്റുവാൻ കഴിയില്ല. ദൈവം അത് ചെയ്യുന്നു. അവന് തന്റെ ജനങ്ങളെ അറിയാം. അവൻ തന്റെ ആടിനെ അറിയുന്നു. അവൻ എല്ലാ ശബ്ദവും അറിയുന്നു. അവൻ തന്റെ മക്കളെ അറിയുന്നു. അവൻ ആരെ വിളിച്ചു വരുത്താമെന്ന് അറിയുന്നു. അവൻ ആരെയാണ് മുൻനിയമിച്ചതെന്നറിയുന്നു. ഈ കാര്യങ്ങളെ അവൻ ആർക്ക് കൊടുത്തുവെന്നും അവൻ അതിൽ കൂടെ സ്വയമായി എന്താണ് അറിയിക്കുന്നതെന്നും അറിയുന്നു. ദൈവത്തിന് തന്റെ മക്കളിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കാനും അതേപോലെ തന്നെ അവർ ചെയ്യുമെന്നും അറിയുകയും ചെയ്യുന്നു. ദൈവം അത് ചെയ്യുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ദിവസം സാത്താൻ ദൈവത്തോട് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, അതേ, നിനക്കൊരു ദാസനുണ്ടല്ലേ. ദൈവം പറഞ്ഞു, അവനെപ്പോലെ നേരുള്ളവൻ ഭൂമിയിൽ ആരുമില്ലല്ലോ. ദൈവത്തിന് അവന്റെ മേൽ വിശ്വാസമുണ്ടായിരുന്നു. സാത്താൻ പറഞ്ഞു, ഓ അതെ, അവൻ എല്ലാ കാര്യങ്ങളും അനായാസേന ഉണ്ടായിരിക്കുന്നു. അവനെ കുറച്ചു നേരത്തേക്ക് എന്റെ കയ്യിൽ വിടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയാൻ ഞാൻ ഇടയാക്കാമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. എന്നാൽ അവന്റെ ജീവനെ മാത്രം കൈയേറ്റം ചെയ്യരുത്. നോക്കൂ, അവന്റെ ജീവനെ ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ അവനോട് ചെയ്തു. എന്നാലോ ഇയ്യോബ് എന്ത് ചെയ്തു? ദൈവം അവന്റെ മക്കളെ എടുത്തപ്പോഴും ഈ ദുഷ്ടമായ സകല കാര്യങ്ങളും അവനോട് ചെയ്തപ്പോഴും അവൻ ദൈവത്തെ ശപിച്ചുവോ? ഇയ്യോബ് ഒരു ചോദ്യം ചോദിച്ചതുപോലുമില്ല, അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുക മാത്രം ചെയ്തു. ഹല്ലേലൂയ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതാണ് കാര്യം. ദൈവത്തിന് ഇയ്യോബിലുള്ള തന്റെ വിശ്വാസത്തെ അറിയാമായിരുന്നു. നിങ്ങളെ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്ന് ദൈവത്തിനറിയാം. എന്നെ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്ന് അവനറിയാം. എന്നാൽ ഇപ്പോൾ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുത്രനെ സ്ഥാനപ്പെടുത്തുക എന്ന വിഷയമാണ്. ഇപ്പോൾ ബൈബിളിൽ സകല പോരാട്ടങ്ങളും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അവസാനിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്തതായി നാം ചെയ്യുന്ന കാര്യം എന്താകുന്നു? യുദ്ധം കഴിഞ്ഞതിനു ശേഷം നാം ചെയ്യുന്ന കാര്യം എന്താകുന്നു? നിങ്ങൾക്കറിയാമോ നാം എന്താണ് ചെയ്യുന്നതെന്ന്? നാം മൽക്കീസേദെക്കിനെ കണ്ടുമുട്ടുന്നു. നമുക്ക് മത്തായിയുടെ 16:16 വേഗം തിരിച്ചിട്ട് അത് ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. വിശുദ്ധ മത്തായി 16:16. അല്ല, അത് തെറ്റാണ്. അത്രയും അടുത്തായിരിക്കാൻ കഴിയില്ല. 26:26 16 അവൻ ശിമോൻ പത്രസിനോട് സംസാരിക്കുകയാണ്. ക്ഷമിക്കണം, അങ്ങനെ പറയാൻ ഞാൻ അർത്ഥമാക്കിയിരുന്നില്ല. 26:26 കാരണം അത് തിരുവത്താഴമാകുന്നു. അതിൽ കടക്കുന്നതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മത്തായിയുടെ 26:26. ഇപ്പോൾ നമുക്കതിവിടെ കിട്ടിയിരിക്കുന്നു. അത് തിരുവത്താഴമാണ്. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അത് തെറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്കാകുന്നു. ശരി, എന്നാൽ ഇപ്പോൾ 29 ശ്രദ്ധിക്കുക. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവല്ലിയുടെ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്താകുന്നു ഇത്? അബ്രഹാം തന്റെ സ്ഥാനത്തെ എടുത്തു കഴിഞ്ഞപ്പോൾ മൽക്കീസേദെക്ക് ചെയ്ത അതേ കാര്യം തന്നെയാകുന്നു. തന്റെ ദാസന്മാരെ ക്രമത്തിലാക്കിയിട്ട് യുദ്ധം ജയിക്കുകയും തിരികെ വരുമ്പോൾ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞുമായി അവനെ എതിരേൽക്കുകയുമാണ്. ഈ പോരാട്ടങ്ങൾ കഴിയുമ്പോൾ നാം പുതിയ ലോകത്തിൽ കർത്താവായ യേശുവിനോടൊപ്പം കല്യാണ വിരുന്നിൽ ഭക്ഷിക്കും. ഓ, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശരി. തന്റെ പ്രസാദത്തിന് തക്കവണ്ണമുള്ള തിരുഹിതത്തിന്റെ മർമ്മങ്ങളാണ് നാം വീണ്ടും എഫെസ്യരുടെ 9 വാക്യത്തിലായിട്ട് അവനിൽ താൻ മുൻനിർണയിച്ച് അറിയിച്ചിരിക്കുന്നത്. കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് നാം അതിൽ കൂടെ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. എഫെസ്യർ 1:10 വാക്യം, കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് ഇപ്പോൾ കാലസമ്പൂർണത എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അത് സകലത്തിന്റെയും കാലസമ്പൂർണതയാകുന്നു. അത് പാപം അവസാനിക്കുന്ന സമയവും മരണം അവസാനിക്കുന്ന സമയവും രോഗം അവസാനിക്കുന്ന സമയവും പാപം അവസാനിക്കുമ്പോഴുള്ള സമയവും എല്ലാവിധ വൈകൃതങ്ങളും അവസാനിക്കുന്ന സമയവും അത് സാത്താൻ വൈകൃതമാക്കിയ കാര്യങ്ങളെല്ലാം അവസാനിക്കുമ്പോഴുള്ള സമയവും സമയം സ്വയം തന്നെ അവസാനിക്കുന്ന സമയമായിരിക്കും. ശ്രദ്ധിക്കുക, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ ക്രിസ്തുവിൽ കൂടെ ഒന്നായി ചേർക്കും. അത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ നാം കണ്ടുപിടിക്കുന്നതായ ഈ മഹത്തായ ചെറിയ കാര്യങ്ങളുടെ സകല സ്വർണക്കട്ടികളെയും എടുത്ത് നിങ്ങൾക്കത് ഉൽപ്പത്തിയിൽ മിനുക്കാനും നിങ്ങൾക്കത് പുറപ്പാടിൽ മിനുക്കാനും ലേവ്യ പുസ്തകത്തിൽ മിനുക്കാനും അങ്ങനെ തുടർന്ന് വെളിപാടിൽ കൂടെ അത് യേശുവിൽ അവസാനിക്കും. നിങ്ങൾ യോസഫിനെ എടുക്കുക, നിങ്ങൾ അബ്രഹാമിനെ എടുക്കുക, ഇസഹാക്കിനെ എടുക്കുക, നിങ്ങൾ യാക്കോബിനെ എടുക്കുക, നിങ്ങൾ ദാവീദിനെ എടുക്കുക, നിങ്ങൾ അവയിൽ ഏതെങ്കിലും ഒരു സ്വർണക്കട്ടിയായ ദൈവപുരുഷന്മാരെ എടുക്കുക, അവരിൽ ഓരോരുത്തരിലും യേശു ക്രിസ്തു പ്രദർശിപ്പിക്കപ്പെട്ട് കാണുന്നില്ലേ എന്ന് നോക്കുക. അതിനാൽ എല്ലാം പിന്നെയും ക്രിസ്തു യേശുവിൽ ഒന്നായി ചേർക്കാൻ കഴിയും. സ്വല്പം കൂടി മുമ്പോട്ട് നീങ്ങിയിട്ട് 11 വാക്യം വായിക്കാം.
In whom also we have obtained an inheritance.
അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ഓ, ഒരവകാശമാകുന്നു. നിങ്ങൾക്കൊരവകാശം കിട്ടേണ്ടതിന് ആർക്കെങ്കിലും എന്തെങ്കിലും വിട്ടുപോകേണ്ടതായിട്ടുണ്ട്, അത് ശരിയല്ലേ? ഒരവകാശമായിട്ട് നമുക്ക് എന്താണുള്ളത്? എനിക്കെന്താണ് അവകാശമായിട്ടുള്ളത്? എനിക്ക് യാതൊന്നുമില്ലായിരുന്നു. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കുഞ്ഞാടന്റെ ജീവപുസ്തകത്തിൽ എന്റെ പേരിട്ടപ്പോൾ ദൈവം എനിക്കായി ഒരവകാശം വിട്ടിരുന്നു. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദര, അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ അത് ചെയ്തു. ഇല്ല, ഒരിക്കലുമില്ല. യേശു എനിക്ക് വേണ്ടി ആ അവകാശത്തെ വില കൊടുത്ത് വാങ്ങുന്നതിനായി വന്നു. അതിന്റെ തൊട്ട് അടുത്ത വരി വായിക്കുക. അവനിൽ നാം അവകാശവും പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. നമ്മുടെ വിഷയത്തിൽ കൂടി നാം അതിനെ എടുത്തിരിക്കെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എപ്രകാരം സ്വയമായി നിലവിലിരുന്നുവെന്ന് നിങ്ങൾ കണ്ടിരുന്നുവല്ലോ. എപ്രകാരം അവനിൽ സ്നേഹമായിരുന്നുവെന്നും അവന്റെ ഉള്ളിൽ അവൻ ദൈവമായിരുന്നു, എന്നാൽ അവനെ ആരാധിക്കുന്നതിന് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിൽ അവനൊരു പിതാവായിരുന്നു, എന്നാൽ അവൻ സ്വയമായി നിലവിലിരുന്നു. അവന്റെ ഉള്ളിൽ അവൻ രക്ഷിതാവായിരുന്നു, എന്നാൽ യാതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അവന്റെ ഉള്ളിൽ അവൻ രോഗശാന്തിക്കാരനായിരുന്നു, അതവന്റെ സ്വഭാവങ്ങളായിരുന്നു, എന്നാൽ യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ അവൻ സ്വയമായി തന്റെ സ്വന്ത ആലോചന ഈ കാര്യങ്ങളെ ഉണ്ടാക്കുകയും അങ്ങനെ ഈ ഏക മനുഷ്യനായ ക്രിസ്തു യേശുവിൽ കൂടെ എല്ലാം പിന്നെയും ഒന്നിച്ചാക്കുകയാണ്. ഓ, ഇത് കണ്ണുകാണാത്തതും ചെവി കേൾക്കാത്തതുമായിട്ട് ഇത് നിഗൂഢമായിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ശ്രദ്ധിക്കുക, ഈ അവകാശത്തിലേക്ക് അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. എനിക്കെന്തെങ്കിലും ശരിയായി അവകാശപ്പെട്ടതാണെങ്കിൽ ദൈവം എന്റെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ട് പറയുകയാണ്, വില്യം ബ്രാണാം, ഞാൻ നിന്നെ വളരെ നാളുകൾക്ക് മുമ്പ് ലോകസ്ഥാപനത്തിന് മുമ്പേ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി വിളിച്ചിരിക്കുന്നു. എന്റെ പക്കൽ ഒരു അവകാശമുണ്ട്, അത് നിത്യജീവന്റെ അവകാശമാകുന്നു. ഇപ്പോൾ ദൈവം യേശുവിനെ അയച്ചിട്ട് ആ അവകാശം എനിക്ക് വാസ്തവമാക്കി തന്നു. കാരണം അത് അവകാശമാക്കുന്നതിന് എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത് ശൂന്യമായിരുന്നു, അത് നിയമാനുസാരമായതായിരുന്നു, യാതൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സമയത്തിന്റെ പൂർണതയിൽ തന്റെ സ്വന്തമായ ആ നല്ല സമയത്ത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിനെ അയച്ചു. അവന്റെ രക്തം ചൊരിയപ്പെടുന്നതിൽ കൂടെ എനിക്ക് എന്റെ അവകാശത്തിലേക്ക് പോകാൻ കഴിയുന്നു. അതെന്തായിരിക്കുന്നതിന് വേണ്ടിയാണ്? അവകാശം എന്തായിരിക്കുന്നതിനാണ്? അത് പുത്രത്വമാകുന്നു, ഒരു ദൈവപുത്രനാകിയിരിക്കുന്നു. ഇത് നിങ്ങളെ മരിക്കുന്നതിന് ശ്വാസം മുട്ടിച്ചേക്കാൻ ഇടയുണ്ട്, എന്നാൽ ദൈവപുത്രന്മാരായ മനുഷ്യർ അപൂർണ ദേവന്മാർ ആകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേർ അതെപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? യേശു അപ്രകാരം പറഞ്ഞിട്ടുള്ളതായി എത്ര പേർക്കറിയാം? ബൈബിളിൽ യേശു ചോദിച്ചു, നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? അവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ അത് ഉത്പത്തിയുടെ 2-ാം അധ്യായത്തിൽ അവർ ദേവന്മാരാകുന്നുവെന്ന് ദൈവം പറഞ്ഞു. കാരണം അവർ അതായിരുന്നു. കൂടാതെ അവർക്ക് ലോകത്തിന്മേൽ ആധിപത്യമുണ്ടായിരുന്നു. ദൈവം അവന് സകലത്തിന്മേലും ആധിപത്യം നൽകി. അവന് അവന്റെ ഈശ്വരത്വം നഷ്ടപ്പെടുകയും അവന്റെ പുത്രത്വം നഷ്ടപ്പെടുകയും അവന്റെ ആധിപത്യം നഷ്ടപ്പെടുകയും സാത്താൻ അത് എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു. എന്നാൽ സഹോദര, നാം ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുകയും അവർ തിരികെ വന്ന് അത് വീണ്ടും കൈവശമാക്കുകയും ചെയ്യും. പിരമിഡ് അതിന്റെ തലഭാഗത്തെത്തുമ്പോഴുള്ള കാലസമ്പൂർണതയ്ക്കായി കാത്തിരിക്കുകയും അപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ദൈവപുത്രന്മാർ വെളിപ്പെടുകയും ദൈവത്തിന്റെ ശക്തി കടന്നു വരികയും ഹാലലൂയ അവനിൽ നിന്നും സാത്താൻ എടുത്തുകൊണ്ടുപോയ സകല ശക്തിയും എടുക്കുകയും ചെയ്യും. അതെ ശ്രീമാൻ, ഇതവൻ അവകാശപ്പെട്ടതാകുന്നു. അവൻ ദൈവത്തിൽ നിന്നും പുറത്തു വന്ന ദൈവവചനമായിരുന്നു. അത് സത്യവും അത് ദൈവപുത്രനുമായിരുന്നു. അതിനുശേഷം അവൻ മനുഷ്യനെ ഒരു ചെറിയ ദേവനായി ഉണ്ടാക്കി. ദൈവത്തിന്റെ അരുളപ്പാട് പ്രവാചകന്മാർക്കുണ്ടാകുകയും അങ്ങനെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ ദൈവം തന്നെ സ്വയം അവരെ ദേവന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. അവൻ മോശയോട്, ഞാൻ നിന്നെ ഒരു ദൈവമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അഹരോനെ നിനക്ക് പ്രവാചകനുമാക്കിയിരിക്കുന്നു. ആമേൻ. ഒരുപക്ഷെ ഞാനൊരു മതഭ്രാന്തനെ പോലെ പെരുമാറിയെന്ന് വരാം, എന്നാൽ ഞാൻ അതാകുന്നില്ല. ഓ, നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വന്നിട്ട് അത് കാണാൻ കഴിയും. ശരി, അവൻ മനുഷ്യനെ ഒരു ദേവനാക്കുകയും തന്റെ സാമ്രാജ്യത്തിൽ ഒരു ദേവനാക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം സമുദ്രം തൊട്ട് സമുദ്രം വരെയും കര തൊട്ട് കര വരെയും അവൻ അതിന്മേൽ നിയന്ത്രണമുണ്ടായിരുന്നു. യേശു വന്നപ്പോൾ ഏകനായ ദൈവം പാപമില്ലാതെ അത് തെളിയിച്ചു കാണിച്ചു. കൊടുങ്കാറ്റടിച്ചപ്പോൾ അവൻ ശാന്തമാകുക എന്ന് പറഞ്ഞു. ആമേൻ. വൃക്ഷത്തോട്, ഇനി ആരും നിന്നിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സത്യമായിട്ടും സത്യമായിട്ടും ദേവന്മാരായ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും. ഉത്പത്തിയിലേക്ക് തിരികെ യഥാർത്ഥമായതിലേക്ക് പോവുകയാണ്. എന്താകുന്നു ഇത്? അപ്പോൾ ലോകവും സൃഷ്ടിയും എല്ലാം ഞരങ്ങുകയും കരയുകയും എല്ലാം ഇളകുകയും ചെയ്യുന്നു. എന്തിനാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനാകുന്നു. യഥാർത്ഥ ദൈവപുത്രന്മാർ, വീണ്ടും ജനിച്ച പുത്രന്മാർ, ആത്മാവിൽ നിറഞ്ഞ പുത്രന്മാർ സംസാരിക്കുമ്പോൾ അവരുടെ വചനം പിന്താങ്ങപ്പെടുന്നു. നാം ഇപ്പോൾ അതിന്റെ സമീപത്തായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ ശ്രീമാൻ, ഈ മലയോട് പറയുക, അതതുപോലെ തന്നെയായിരിക്കട്ടെ. സഹോദര, ഞാൻ ഇന്ന കാര്യം ആഗ്രഹിക്കുന്നു, ഒരു വിശേഷ കാര്യം പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിൽ ഒരു വിശ്വാസിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനത് നിനക്ക് നൽകുന്നു. ആമേൻ. അവിടെ ഒരു വെളിപ്പെടുത്തലാകുന്നു. ഓ സഹോദര, എന്റെ കൃഷി മുഴുവൻ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്കിതുവരെയും ഒരു മഴ കിട്ടിയിട്ടില്ല. ഞാനൊരു മഴയെ കർത്താവിന്റെ നാമത്തിൽ അയക്കാം. അങ്ങനെ ഇതാ അതിവിടെ എത്തുന്നു. ഓ, കാത്തിരിക്കുകയും ഞരങ്ങുകയും സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുന്നു. ദൈവം ആദിയിൽ അത് നിയോഗിച്ചിരുന്നു. അവൻ മനുഷ്യന് ആധിപത്യം കൊടുത്തു. അവൻ യേശു ക്രിസ്തുവിനെ നൽകുകയും യേശു അത് എന്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും ഞാനത് ചെയ്യുമെന്ന ഉറപ്പോടുകൂടി അവന്റെ നാമത്തിൽ തരികയും ചെയ്തു. ഓ സഹോദരൻ പാമർ, സഭയതിന്റെ യഥാസ്ഥാനത്തായിട്ട് ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുന്നു. എഫെസ്യരുടെ പുസ്തകം യോശുവയുടെ പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നതുപോലെ അവിടെ യോശുവ ജനങ്ങളെ അവർക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് സ്ഥാനപ്പെടുത്തിയിരുന്നു. എന്നാൽ അവർ അവിടെ തന്നെ നിൽക്കാതെയും അവൻ എഫ്രൈമിനെ ഇവിടെയായി സ്ഥാനപ്പെടുത്തുകയും മനശ്ശെ അവന്റെ സ്ഥാനത്താക്കുകയും ചെയ്തിട്ട് അവരിൽ ഒരാൾ തിരികെ വന്ന് തമ്മിൽ വഴക്കിടുകയും ബഹളം വയ്ക്കുകയും ചെയ്താൽ അവർക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? അവരിൽ ഒരാൾ വന്നിട്ട് ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ പെന്തിക്കോസ്തുകാരനാകുന്നു, ഞാൻ വണ്ണസുകാരനാകുന്നു, ഞാൻ ടൂണസുകാരനാകുന്നു, ഞാൻ ഇന്ന ഇന്നതാകുന്നു എന്ന് പറയും. നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നിശബ്ദരായി നിന്നുകൊള്ളുക. ദൈവം തന്റെ സഭയിൽ പുത്രന്മാരെയും പുത്രിമാരെയും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, അത് കാണുന്നതിനായി എന്നെ ജീവിച്ചിരിക്കാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് അത്രമാത്രം അടുത്തായിട്ട് എന്റെ കൈകൾ കൊണ്ട് എനിക്കത് മിക്കവാറും അനുഭവപ്പെടാൻ കഴിയുകയും അതിവിടെ തന്നെയുമായിരിക്കുന്നു. അത് കാണുന്നതിനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. തെരുവിൽ കൂടി നടക്കുകയും അവിടെ ഇതാ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ മുടന്തനായി ജനിച്ച ഒരു മനുഷ്യൻ കിടക്കുകയും സ്വർണവും വെള്ളിയും എന്റെ പക്കലില്ല എന്ന് പറയുകയും ചെയ്യുന്ന സമയത്തിനായി കാത്തിരിക്കുന്നു. ഹോ, ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുകയാകുന്നു. ഹാലലൂയ. അപ്പോൾ ദൈവം സ്വയം തന്നെ അവനെ വെളിപ്പെടുത്തുകയും അവർ രോഗങ്ങളെ അവസാനിപ്പിക്കുകയും ക്യാൻസർ അവസാനിപ്പിക്കുകയും അവർ രോഗങ്ങളെ അവസാനിപ്പിക്കുകയും ചെയ്യും. ക്യാൻസർ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മനുഷ്യർ അവരുടെ ജഡത്തിൽ തന്നെ അഴുകുമെന്നും അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ദേഹത്ത് നിന്നും പുഴുക്കളവയെ തിന്നുമെന്നും ബൈബിൾ പറയുന്നു. ക്യാൻസറും ഒരു പല്ലുവേദനയും തൊട്ട് എന്തെല്ലാമാകുന്നു. എന്നാൽ ദൈവത്തിന്റെ മുദ്രയുള്ളവരെ തൊടുന്നത് തടഞ്ഞിരുന്നു എന്നുള്ള ഭയങ്കരമായ കാര്യത്തെ ഓർത്തുകൊള്ളുക. അതിനുവേണ്ടിയാണ് നാം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഭയങ്കരമായ ബാധകൾ വരുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിലെ യഥാസ്ഥാനത്തായി സ്ഥാപിക്കപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. ഓ, എത്ര നന്നായിരിക്കുന്നു. നീണ്ട കാലയളവും കാലസമ്പൂർണതയും അവകാശവും മുൻനിർണയിക്കപ്പെട്ടിട്ട് അവനിൽ നാം അവകാശവും പ്രാപിച്ചു. നമ്മുടെ അവകാശം നമുക്ക് എങ്ങനെ എന്തിൽ കൂടെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്? മുൻ നിയമിക്കലിൽ കൂടെയാണ്. മുൻ നിയമിക്കൽ മുന്നറിവാകുന്നു. നിങ്ങളെ ഒരു പ്രാസംഗികനായിട്ട് വിശ്വസിക്കാമെന്ന് ദൈവം എങ്ങനെ അറിഞ്ഞിരുന്നു? അവന്റെ മുന്നറിവിനാൽ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. അത് ശരിയാണ്, അത് മുന്നറിയിക്കലാണ്. നിങ്ങളിൽ എന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിൽ എന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. നിങ്ങൾക്ക് വരുന്നതിനു വേണ്ടി ഈ ഭൂമി ഉണ്ടായിരിക്കുന്നതിന് മുമ്പേ നിങ്ങളിൽ എന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ അതാകുന്നു. അവൻ അപരിമിതനായ ദൈവമാകുന്നു. അപരിമിതനായവനാകുന്നു. നാം പരിമിതമായവരാകുന്നു. നമുക്ക് ചിന്തിക്കാവുന്നത് തന്നെ പരിമിതമാകുന്നു. എനിക്കത് സംഭവിച്ചതിന് ശേഷം തൊട്ട് അത് വളരെ അധികമായിരിക്കുന്നു. എനിക്കറിയില്ല. സ്വല്പനേരത്തെ ആനന്ദമേറിയ നിമിഷങ്ങൾ ഞാൻ അവിടെ നിന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു നാളെയോ ഒരു ഇന്നലെയോ ഉണ്ടായിരിക്കോ ഒരു രോഗമോ ഒരു ദുഃഖമോ ഇല്ല എന്ന് വിചാരിച്ചു. അവിടെ ഒരു സ്വല്പം സന്തോഷവും പിന്നെ വളരെയധികം സന്തോഷവും എന്ന മാതിരി ആയിരുന്നില്ല. അതെല്ലാം സന്തോഷമായിരുന്നു. ഹോ ദൈവമേ. ഓ, ഞാൻ അവിടെ നിന്നപ്പോൾ ഇതെന്താകുന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ ആ ശബ്ദം പറഞ്ഞു, ഇത് സമ്പൂർണ്ണ സ്നേഹമാകുന്നു. നീ സ്നേഹിച്ചതെല്ലാം നിന്നെ സ്നേഹിച്ചതെല്ലാം ഇവിടെ ഇതാ ഇപ്പോൾ നിന്നോടൊപ്പമാകുന്നു. കർത്താവായ യേശു വരുമ്പോൾ നിന്റെ ശുശ്രൂഷയുടെ സമ്മാനമായിട്ട് നീ ഞങ്ങളെ അവനെ സമ്മാനിക്കും. മനോഹരമായ സ്ത്രീകൾ അവിടെ നിൽക്കുന്നതും എന്നെ കെട്ടിപ്പിടിക്കുകയും എന്റെ വിലയേറിയ വാത്സല്യ സഹോദരായ ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തിരുന്നത് ഞാൻ കണ്ടിരുന്നു. കഴുത്തുവരെ ചിടപിടിച്ച മുടികളോടുകൂടിയ മനുഷ്യർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ വാത്സല്യമേറിയ സഹോദര എന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. അവർ നിന്റെ ജനങ്ങളാകുന്നുവെന്ന് അവൻ പറഞ്ഞു. എന്റെ ജനങ്ങളോ? അത്രയും ബ്രണഹാംകാരുണ്ടായിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ലക്ഷക്കണക്കിനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അവർ നിന്നാൽ പരിവർത്തനം ചെയ്യപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. അവർ നിന്നാൽ പരിവർത്തനം ചെയ്യപ്പെട്ട നിന്റെ ജനങ്ങളാകുന്നു. അവിടെ നിൽക്കുന്ന അവരെ നീ കാണുന്നില്ലേ? ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീയായിരുന്നു അത്. നീ അവളെ ദൈവത്തെങ്കിലേക്ക് നയിച്ചപ്പോൾ അവൾക്ക് 90 വയസ്സ് പ്രായം കഴിഞ്ഞിരുന്നു. എന്റെ വാത്സല്യ സഹോദരായെന്ന് അവൾക്കറിയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അവൾ ഒരിക്കലും ഇനി വൃദ്ധയാകുകയില്ല. അവൾ അതിൽ നിന്ന് മറികടന്നിരിക്കുന്നു. അവൾ യൗവനത്തിന്റെ മോടിയിലാകുന്നു. അവൾ അവിടെ നിൽക്കുകയും അവൾക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൾക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവൾക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൾക്ക് ക്ഷീണമില്ലായിരുന്നു. അവിടെ ഒരു നാളെയോ ഒരു ഇന്നലെയോ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. നാം ഇപ്പോൾ നിത്യതയിലാകുന്നു. എന്നാൽ ഏതെങ്കിലും മഹത്വമേറിയ ഒരു ദിവസം ദൈവപുത്രൻ വരികയും നീ അവനോട് പ്രസംഗിച്ച വചനപ്രകാരം അവർ ന്യായവിധിക്കപ്പെടുകയും ചെയ്യും. ഹോ സഹോദര, പൗലോസിന് തന്റെ കൂട്ടത്തെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതെ, ഉണ്ട് ശ്രീമാൻ. ഞാൻ പറഞ്ഞു, എങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഞാനും അത് പ്രസംഗിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഞാനതൊരിക്കലും ഏതെങ്കിലും ഒരു സഭാ സിദ്ധാന്തങ്ങളിലേക്കോ മറ്റെന്തിലേക്കെങ്കിലുമോ അത് കൊണ്ടുപോയിട്ടില്ല. ഞാൻ അതേപോലെ തന്നെ നിന്നിരിക്കുന്നു. അപ്പോൾ അവരെല്ലാം കൂടി ഉച്ചത്തിൽ ഒരുമിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കതറിയാം. ഞങ്ങൾ ആ ഉറപ്പോടുകൂടി വിശ്രമിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ അവനെ സമ്മാനിക്കും. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് പോയി എന്നേക്കുമായി ജീവിക്കും. ഹോ ദൈവമേ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് വരാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ കട്ടിലിൽ എന്റെ ശരീരം വയസ്സ് ചെന്ന് ചുളിവുകളോടുകൂടി കുനിഞ്ഞ് രോഗിതനായും പീഡിതനായും കിടക്കുന്നത് കണ്ടു. എന്റെ കൈകൾ തലയ്ക്ക് പിന്നിലായി വെച്ചിരുന്നു. ഹോ, എനിക്ക് വീണ്ടും അതിലേക്ക് പോകേണ്ടതായിട്ട് വരുമോ എന്ന് ഞാൻ വിചാരിച്ചു. ആ ശബ്ദം എന്നോട് ആഞ്ഞുകൊണ്ടിരിക്കുക, ആഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എല്ലായ്പ്പോഴും ദിവ്യ രോഗശാന്തിയിൽ വിശ്വസിച്ചിരുന്നു, ഞാനത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും, എന്നാൽ ഞാൻ ഈ ആത്മാക്കൾക്കായി ആഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് എന്നെ സഹായിക്കണമേ. എനിക്കവിടെ വളരെ പേരുണ്ട്, കർത്താവേ, എന്നെ ജീവിക്കാൻ ഇടയാക്കണമേ. നീ എന്നെ ജീവിക്കുവാൻ മാത്രം അനുവദിച്ചാൽ ഞാൻ ഇനിയും 1 കോടി ആത്മാക്കളെ കൂടി അവിടെ കൂട്ടും. എന്ത് നിറമാണെന്നും എന്ത് മതമാണെന്നും ഏത് ദേശക്കാരാണെന്നും അവർ എന്താണെന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അവർ അവിടെ എത്തുമ്പോൾ അവരെല്ലാം ഒന്നാകുന്നു. ആ പഴയ വേലിയുടെ നിരയെല്ലാം കഴിഞ്ഞുപോയിരിക്കും. ഓ, എനിക്ക് ആ സ്ത്രീകളെ കാണാൻ കഴിയും. അവർ അത്ര സൗന്ദര്യവതികളായിട്ട് ഒട്ടും കുറയാതെ അവരുടെ പിന്നിലായി താഴെ വരെ നീണ്ടു കിടക്കുന്ന മുടിയുമായി ഞാൻ കണ്ടിരുന്നു. താഴെ വരെ നീണ്ട പാവാടയുമായിട്ട് അവർ നഗ്നപാദരായിരുന്നു. പുരുഷന്മാർ അവരുടെ കഴുത്തുവരെ ചേട പിടിച്ച മുടിയും ചുവന്ന മുടിയും കറുത്ത മുടിയും അങ്ങനെ എല്ലാ വ്യത്യസ്തമായ നിറങ്ങളും ഉണ്ടായിരുന്നു. അവർ അവരുടെ കൈകൾ എന്റെ പുറത്തേക്കിട്ട് എന്നെ ചുറ്റിക്കൊണ്ടിരുന്നു. എനിക്കത് അനുഭവപ്പെടാൻ കഴിഞ്ഞിരുന്നു. ഞാൻ അവരുടെ കൈകളുടെ സ്പർശനത്തെ അറിഞ്ഞിരുന്നു. ഈ വിശുദ്ധ പുസ്തകം തുറന്നിരിക്കുകയും ദൈവം എന്റെ ന്യായവിസ്താരകനുമാകുന്നു. എന്റെ കൈകൾ കൊണ്ട് എന്റെ മുഖത്ത് ഞാൻ തൊടുന്നതുപോലെ എനിക്കത് അനുഭവപ്പെട്ടിരുന്നു. അവരവരുടെ കരങ്ങൾ കൊണ്ട് എന്നെ ചുറ്റുകയും ഇന്ന് സ്ത്രീകൾ തൊടുമ്പോൾ ഉള്ളതുപോലെയുള്ള യാതൊരു ഇന്ദ്രിയ ബോധവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര വിശുദ്ധരാണെന്നോ ആരാണെന്നോ ഏത് തരത്തിലുള്ള ഒരു പ്രാസംഗികനാണെന്നോ പുരോഹിതനാണെന്നോ അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഞാൻ കാര്യമാക്കുന്നില്ല. യാതൊരു മനുഷ്യനും ഒരു മാനുഷികമായ ഇന്ദ്രിയ ബോധമില്ലാതെ തന്റെ കരങ്ങൾ കൊണ്ടൊരു സ്ത്രീയെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്നതല്ല. അത് ശരിക്കും സത്യമായ കാര്യമാണ്. എന്നാൽ സഹോദരൻ, നിങ്ങൾ ഇവിടെ നിന്നും അവിടേക്ക് മറികടന്നു കഴിയുമ്പോൾ പിന്നെ അതവിടെ ഇല്ല. ഓ, അത് അപ്രകാരമാകുന്നു. ഓ, അവിടെ അത് അസാധ്യമാകുന്നു. അവിടെ എല്ലാം സ്നേഹമാകുന്നു. എല്ലാം യഥാർത്ഥ സഹോദരനും എല്ലാം യഥാർത്ഥ സഹോദരിയുമാകുന്നു. അവിടെ യാതൊരു മരണമോ യാതൊരു ദുഃഖമോ യാതൊരു അസൂയോ ഇല്ല. യാതൊന്നിനും തന്നെ അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അത് സമ്പൂർണത മാത്രമാകുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ സ്ഥാനപ്പെടുത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഓ കർത്താവേ, അതിനുവേണ്ടിയാണ് ഞാനിവിടെ സഭയിലായിരിക്കുന്നതും സഭയെ ക്രമത്തിലാക്കാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണ്. സഹോദര സഹോദരി, ഒരു കാര്യത്തിന് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അത് സമ്പൂർണ്ണ സ്നേഹമാകുന്നു. നിങ്ങൾ ബ്രണഹാം കൂടാരത്തോട് വിശ്വസ്തതയുള്ളതായതുകൊണ്ടോ അല്ലെങ്കിൽ മെത്തഡിസ്റ്റ് സഭയോടോ ബാപ്റ്റിസ്റ്റ് സഭയോടോ ആയതുകൊണ്ടല്ല. അതെല്ലാം കൊള്ളാം, നിങ്ങൾ അതായിരിക്കണം. എന്നാലോ സ്നേഹിത, നിങ്ങൾ അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ ആത്മാവിൽ നൃത്തം ചെയ്തതുകൊണ്ടോ അല്ല, നിങ്ങൾ ദുഷ്ടാത്മാക്കളെ പുറത്തതുകൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസത്താൽ മലകളെ നീക്കിയതുകൊണ്ടോ അല്ല. അവയെല്ലാം ശരിയാണ്, അവയെല്ലാം ശരിയായ കാര്യങ്ങളാണ്. എന്നാൽ അപ്പോഴും ആ യഥാർത്ഥമായ സമ്പൂർണ്ണ സ്നേഹം അവിടെ ഇല്ലെങ്കിൽ അത് കഴിയില്ല. അവിടെയാണ് സമ്പൂർണത.
And that's the only thing that'll let you in there. That's the only thing that can stay there. It's the only thing there was there. Oh, my. It's an adoption. God, before the foundation of the world. Now, let's hurry up. Let's get this one chapter through anyhow. If possible, in the next 10 minutes.
അവനിൽ നാം അവകാശവും പ്രാപിച്ചു. നാം എന്ത് അവകാശമാണ് പ്രാപിച്ചത്? നിത്യജീവനാകുന്നു. നാം മുന്നിയമിക്കപ്പെട്ടിട്ട് എങ്ങനെയാണ്? എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തെ വിളിച്ചിരുന്നോ? ഇല്ല, ദൈവം നിങ്ങളെ വിളിച്ചിരുന്നു. ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ തിരഞ്ഞിട്ടില്ല. ഇത് ദൈവം മനുഷ്യനെ തിരയുകയാണ്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞു. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് മനുഷ്യന്റെ സ്വഭാവമാകുന്നു. നിങ്ങളിപ്പോൾ പറയും, നിങ്ങൾക്കറിയാമോ, നിങ്ങളോട് പ്രസംഗിക്കുന്നതിൽ അതാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്. നിങ്ങളായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾ അവശേഷിക്കരുത്. ഇപ്പോൾ മാറ്റപ്പെടുക. അതിനെ ഞാൻ യഹോവായി പ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുക. ഞാൻ എന്നെ സ്വയമായിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ നിങ്ങളുടെ പ്രവാചകനായും അല്ലെങ്കിൽ ഒരു പ്രവാചകനായും വിളിക്കുന്നു. ലോകം അത് വിശ്വസിക്കുന്നു. ലോകത്തെങ്ങുമായി ലക്ഷം 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 കണക്കിന് ജനങ്ങൾ അത് വിശ്വസിക്കുന്നു. ഞാൻ നേരിട്ടും അല്ലാതെയും 10-12 ലക്ഷത്തോളം അതിൽ കൂടുതലായും ജനങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ 1000-10000 ദർശനങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിരിക്കുന്നു. അവയിൽ ഒരെണ്ണവും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അത് ശരിയാണ്. അവൻ എന്നോട് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പരാജയപ്പെടാതെ കൃത്യമായും അതുപോലെ സംഭവിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഏതൊരു മനുഷ്യനെയും അവന്റെ പരിശോധനയ്ക്കായി ഞാൻ കൊണ്ടുവരാം. അത് ശരിയാണ്. ഞാനൊരു പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. നിങ്ങളെ ആ സ്ഥാനത്തെത്തിക്കുന്നതിന് സമ്പൂർണ്ണ സ്നേഹം എടുക്കപ്പെടുമെന്ന് യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു. അത് മാത്രമാണ് അവിടെ എല്ലാമായിട്ടുമുള്ളത്. എത്ര പണമായാലും എത്ര മതപരമായ പ്രകടനങ്ങളായാലും എത്ര നല്ല പ്രവൃത്തികൾ നിങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എന്ത് തന്നെ നല്ല പ്രവൃത്തികൾ നിങ്ങൾ ചെയ്താലും അതൊരു കാര്യമല്ല. ആ ദിവസം അതൊന്നും തന്നെ അവിടെ കണക്കാക്കപ്പെടുകയില്ല. അതിനുവേണ്ടി സമ്പൂർണ്ണ സ്നേഹം എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതെല്ലാം ഒരു വശത്തേക്കിട്ടിട്ട് അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന സ്ഥാനത്തെത്തുക. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നതുപോലെ ഞാൻ മുഴുവനായും അനുഗ്രഹത്താൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. വളരെയധികം ജനങ്ങൾ പറയും, നീ എന്റെ പുറം ചൊറിഞ്ഞാൽ ഞാൻ നിന്റെ പുറം ചൊറിയാം. അതെ, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അത് കൃപയല്ല. കൃപയെന്ന് പറയുന്നത് നിങ്ങളുടെ പുറം ചൊറിയുകയാണെങ്കിൽ നിങ്ങൾ എന്റെ പുറം ചൊറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ പുറം ചൊറിയും എന്നതാണ്. നിങ്ങൾ എന്റെ മുഖത്തടിച്ചിട്ട് പറയുകയാണ്, എന്റെ പുറം ചൊറിയുകയും കൃതിറുക്കുകയും ചെയ്യുന്നു, ഞാൻ ചൊറിയുക തന്നെ ചെയ്യും. അതാകുന്നു ഇത് എന്തെങ്കിലും ചെയ്യുക. ഞാൻ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നില്ല, പ്രവൃത്തി സ്നേഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ വെളിപ്പെടുത്തൽ പ്രവൃത്തിയാകുന്നു. ഞാൻ എന്റെ ഭാര്യയോട് വിശ്വസ്തനായി ജീവിക്കുന്നില്ല, കാരണം ഞാൻ അത് ചെയ്തില്ലെങ്കിൽ അവൾ എന്നെ ഉപേക്ഷിച്ചു കളയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ അവളോട് വിശ്വസ്തനായി ജീവിക്കുന്നു, കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. തീർച്ചയായും ഞാൻ ആ കൊടുങ്കാറ്റടിക്കുന്ന കടലിനെയും വിമാനങ്ങളെയും മറ്റും മറികടന്ന് ഇടിമിന്നൽ മിന്നുകയും മറ്റുള്ളതെല്ലാം മറികടന്ന് ഞാൻ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഏതൊരു സമയത്തും എല്ലാവരും കൂടി വിമാനത്തിനകത്ത് വിശുദ്ധമറിയാമേ എന്ന് നിലവിളിക്കുകയും ജനങ്ങൾ സുരക്ഷയുടെ ബെൽറ്റുകളിൽ ആടുകയും പൈലറ്റ് പറയുകയാണ്, 15 മിനിറ്റ് നേരം കൂടി മാത്രം നിൽക്കാനുള്ള ഇന്ധനമേ ഉള്ളൂ, നാം എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. വെറും തമാശയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജർമ്മൻ പടയാളികൾക്ക് എന്റെ ചുറ്റുമായി ആയുധങ്ങൾ വെച്ചുകൊണ്ട് ഓരോ രാത്രിയിലും എന്നെ യോഗത്തിന് കൊണ്ടുപോകുകയും അങ്ങനെ കൊണ്ടുവരികയും പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതുവരെ എനിക്ക് അതുപോലെ ചെയ്ത് കാടുകളിൽ തിരികെ എത്തേണ്ടത് ആവശ്യമായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരനെ വെടിവെക്കുന്നതിനായി 1 മൈൽ ദൂരത്തായി രാത്രി ദർശിനിയുമായി ഇരുന്നിരുന്നു. ഞാനത് തമാശയ്ക്കായി ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ സ്നേഹം എന്ന എന്തോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതിനാലാണ്. ക്രിസ്തു മരിച്ചത് ആ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഞാൻ യെരുശലേം വരെ പോകുന്നതിന് വേണ്ടി മാത്രമല്ല ആഗ്രഹിക്കുന്നത്, എന്നാൽ ഞാൻ ക്രൂശിക്കപ്പെടുന്നതിനായി അവിടേക്ക് പോകുന്നു, ഞാൻ മരിക്കുന്നതിനായി പോകുന്നുവെന്ന് പൗലോസ് പറഞ്ഞു. കർത്താവിന് വേണ്ടി മരിക്കുന്നതിനായി ഞാൻ അവിടേക്ക് പോകുന്നു. ഇത് സ്നേഹമാണ് നിങ്ങളെ നിർബന്ധിക്കുകയും അത് ചെയ്യുന്നതിനും ഇടയാക്കുന്നത്. അത് കൃത്യമായും ശരിയാണ്. ഞാൻ പണത്തിനു വേണ്ടി സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ $20,000 കടത്തിലാകുമായിരുന്നില്ല. ഞാനത് കടത്തിലാകുമായിരുന്നില്ല, ഇല്ല ശ്രീമാൻ, കാരണം എനിക്ക് നൽകപ്പെടുന്ന 100,000 കാശിൽ എനിക്ക് കുറച്ചെടുത്ത് മാറ്റിവെക്കാൻ കഴിയുമായിരുന്നു. ഒരു വ്യക്തി, ഒരു FBI ഏജന്റിന് $150,000 ഡ്രാഫ്റ്റുമായിട്ട് എന്റെ അടുക്കൽ അയച്ചു. ഞാൻ പറഞ്ഞു, ഇത് തിരിച്ചെടുത്തുകൊള്ളുക, പണത്തിനു വേണ്ടിയല്ല, ഇത് പണമാകുന്നില്ല, ഞാൻ സുവിശേഷം പണത്തിനു വേണ്ടി പ്രസംഗിക്കുന്നില്ല, അതിനുവേണ്ടിയല്ല, ഇത് സ്നേഹത്തിന്റെ കാരണത്താലാണ്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നാൽ എന്റെ അവസാനത്തെ ശ്വാസം കഴിഞ്ഞ് മറികടക്കുമ്പോൾ, അത് ചിലപ്പോൾ ഇപ്പോൾ തന്നെ 5 മിനിറ്റിനുള്ളിൽ ആയിരിക്കാം, അത് ചിലപ്പോൾ ഇപ്പോൾ തൊട്ട് 2 മണിക്കൂറിനുള്ളിലാകാം, അത് ചിലപ്പോൾ 50 വർഷങ്ങൾക്ക് ശേഷമാകാം, അതെപ്പോഴായിരിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതാകുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ യൗവനത്തിന്റെ പ്രതാപം പൊട്ടിവിടർന്ന് എന്റെ വാത്സല്യ സഹോദര എന്റെ സഹോദര എന്ന് ഉച്ചത്തിൽ ആർക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ ഹൃദയത്തിലുള്ളത്. ആ കാരണത്താൽ നിങ്ങളോട് വ്യത്യസ്തമായി വിയോജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളെ ശരിയായ വഴിയിലാക്കാൻ ശ്രമിക്കുകയാണ്. അതാകുന്നു അവന്റെ വഴി. അത് നിങ്ങളുടെ സഭയോ നിങ്ങളുടെ സഭാ സംഘടനയോ അല്ല, എന്നാൽ ക്രിസ്തുവിലുള്ള ജനനമാകുന്നു. ഹോ ദൈവമേ, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത്. ശ്രദ്ധിക്കുക, കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം സമാപിപ്പിക്കാൻ പോകുകയാണ്. നാം സമാപിപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചു കേൾക്കുക. മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ട്, ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങളുടെ മേൽക്കുപ്പായമായ സുവിശേഷ കുപ്പായം ധരിച്ചുകൊള്ളുക, നിങ്ങളുടെ കാതുകൾ തുറന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ 13-ാം വാക്യത്തിലാകുന്നു. സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വിശ്വാസം കേൾവിയാലും കേൾവി സത്യവചനം നിങ്ങൾ കേൾക്കുകയും എന്താണ് സത്യം? ദൈവത്തിന്റെ വചനമാകുന്നു, അത് ശരിയല്ലേ? തിരുവെഴുത്ത് കുറിച്ചെടുക്കുന്നവർക്ക് അത് യോഹന്നാൻ 17:17 യേശു പറഞ്ഞു, പിതാവേ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവൻ അവരോട് പറയാൻ ശ്രമിക്കുന്നതായി രക്ഷ എന്തായിരുന്നു? ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള മുൻനിയമിക്കലാണ്, അത് ശരിയല്ലേ? പുത്രന്മാരായി ദത്തെടുക്കപ്പെട്ട് നിത്യജീവനിലേക്കുള്ള മുൻനിയമിക്കലാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം നിത്യജീവനിലേക്ക് ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ നിങ്ങൾ പുത്രന്മാരാണ്. ഇപ്പോൾ ദൈവം നിങ്ങളെ യഥാസ്ഥാനത്തായി സ്ഥാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവന്റെ രാജ്യത്തിനും അവന്റെ മഹത്വത്തിനുമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതാണ് സുവിശേഷം. ആദ്യമായിട്ട് വചനം കേൾക്കുകയും അത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. വാഗ്ദത്ത ദേശത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുക. ഈ വാഗ്ദത്തം ആ വഴിയിലായിരിക്കുന്ന സകല യാത്രികൾക്കും വേണ്ടിയാകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ടിട്ട് ഒരു പാപി പറയുകയാണ്, ഞാൻ ബ്രഹാം കൂടാരത്തിലേക്ക് നടന്നു ചെല്ലും എങ്കിൽ ദൈവം ഇന്ന് രാത്രിയിൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്കും വാഗ്ദത്ത ദേശത്തിനുമിടയിൽ ഒരു കാര്യം കിടക്കുന്നു. എന്താണ് വാഗ്ദത്ത ദേശം? പരിശുദ്ധാത്മാവാകുന്നു. യോശുവയ്ക്കും വാഗ്ദത്ത ദേശത്തിനുമിടയിൽ എന്താണ് കിടന്നിരുന്നതെന്നാൽ അത് യോർദ്ധാനായിരുന്നു. കൃത്യമായും ശരിയാണ്. ക്രിസ്തുവിന്റെ മാതൃകയായിട്ട് മോശ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്ത് വരെ നയിച്ചു. അതിനുശേഷം മോശ അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയില്ല. യോശുവ ജനങ്ങളെ അകത്ത് കടത്തുകയും ദേശം വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്തു. യേശു വില കൊടുത്തിട്ട് അവരെ പരിശുദ്ധാത്മാവ് വരെ നയിച്ചു. ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് സഭയെ ക്രമത്തിലായി സ്ഥാനപ്പെടുത്തുന്നു. ഓരോരുത്തരെയും അവന്റെ സാന്നിധ്യത്താൽ അവൻ നിറയ്ക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാം ക്രിസ്തുവേശുവിൽ കൂടെ പ്രകാരം ദൈവം ഈ സുവിശേഷത്തിന്റെ വിളിക്കനുസരിച്ച് മുൻനിയമിച്ചിരിക്കുന്നു. പൗലോസ് ഗലാത്യരുടെ 1:8 പറഞ്ഞു, മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്നാലും അവൻ ശപിക്കപ്പെട്ടവൻ. സുവിശേഷം സത്യമാകുന്നു. ഈ വാക്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് നാം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. ശ്രദ്ധിച്ച് കേൾക്കുക. അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അന്ത്യനാളുകളിൽ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക, അന്ത്യനാളുകളിൽ രണ്ടു തരത്തിലുള്ള ജനങ്ങളാണ് ഉണ്ടായിരിക്കാൻ പോകുന്നത്. അവരിൽ ഒരു കൂട്ടരുടെ മേൽ ദൈവത്തിന്റെ മുദ്രയും മറ്റേത് മൃഗത്തിന്റെ മുദ്രയുമായിരിക്കും. അത് ശരിയല്ലേ? എത്ര പേർക്കതറിയാം? ദൈവത്തിന്റെ മുദ്ര പരിശുദ്ധാത്മാവാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഉള്ളതെല്ലാം മൃഗത്തിന്റെ മുദ്രയാകുന്നു. ഈ രണ്ടാത്മാക്കളും തമ്മിൽ അത്രമാത്രം അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുമെന്ന് ബൈബിൾ പറയുന്നു. അതൊരിക്കലും അത് ചെയ്യുകയില്ല, കാരണം അവർ നിത്യജീവനായി തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. മനസ്സിലായില്ലേ? വെറുതെ സഭയിൽ പോകുന്നത്, 10 കന്യകമാർ കർത്താവിനെ എതിരേൽക്കുന്നതിനായി പോകുകയും അവരെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരും എല്ലാം വിശുദ്ധരും ശുദ്ധീകരിക്കപ്പെട്ടവരുമായിരുന്നുവെന്ന് നമുക്കറിയാം. 5 പേർ താമസിപ്പിക്കുന്നവരും അവരുടെ വെളിച്ചം കെട്ടുപോകുകയും 5 പേർക്ക് അവരുടെ വിളക്കിൽ എണ്ണയും ഉണ്ടായിരുന്നു. മണവാളൻ വരുന്നു, വിളക്കിൽ എണ്ണയുണ്ടായിരുന്ന 5 പേർ കല്യാണ വിരുന്നിനായി പോയി. മറ്റുള്ളവർ തള്ളിക്കളയപ്പെടുകയും അവിടെ കരച്ചിലും വിലാപവും പല്ലുകടിയും ഉണ്ടാകും. തയ്യാറായിരുന്നു കൊള്ളുക, കർത്താവ് ഏത് നിമിഷം വരുന്നുവെന്ന് നമുക്കറിയില്ല. ബൈബിളിൽ എണ്ണ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? അത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് സെവന്ത് ഡേ അഡ്വഞ്ചിസ്റ്റുകാരായ സഹോദരന്മാർ, ദൈവത്തിന്റെ മുദ്ര 7-ാമത്തെ ദിവസമാണെന്ന് പറയുന്ന നിങ്ങൾ അതിനെ തെളിയിക്കുന്നതിനായി ഒരു തിരുവെഴുത്ത് കാണിക്കുക. ദൈവത്തിന്റെ മുദ്ര പരിശുദ്ധാത്മാവാണെന്ന് ബൈബിൾ പറയുന്നു. 13-ാം വാക്യത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുക. അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യർ 4:30 തിരിക്കുക, അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് 4:30 തന്നെ അത് കിട്ടുന്നു എന്ന് നോക്കുക. ഇത് തന്നെയല്ലേ അതും എന്ന് നോക്കുക. എഫേസ്യർ 4:30. അതെ, അതിവിടെയാകുന്നു. 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എന്നുവരെയാണ് നിങ്ങൾ വാസ്തവമായും പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ അത് എത്ര നാൾ വരെ നിലനിൽക്കും? അടുത്ത ഉണർവ് വരെയാണോ? അമ്മച്ചി നിങ്ങളുടെ വഴിമറി കടക്കുന്നത് വരെയാണോ? നിങ്ങളുടെ ബോസ് നിങ്ങളെ ആക്രോശിക്കുന്നത് വരെയാണോ? വീണ്ടെടുപ്പ് നാൾ വരെയാകുന്നു. ഹാലലൂയ. നിങ്ങൾ മരിച്ച ശേഷം, നിങ്ങൾ വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം, നിങ്ങൾ നിങ്ങളുടെ പ്രിയമായവരോടൊപ്പം നിൽക്കുകയും അപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കും. തിരുവെഴുത്താകുന്നു, നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വേറൊരു ദേഹത്തിലേക്ക് മാറ്റപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ വീട് മാറുക മാത്രം ചെയ്യുന്നു. ഈ വീട് പഴയതായിട്ട് ഇനിയും പലകയടിക്കാൻ കഴിയാതെ കഴുക്കോലെല്ലാം ദ്രവിച്ചിരിക്കുന്നു. അത് ശരിയാണ്. അതിനാൽ നിങ്ങൾ പഴയത് വിട്ടിട്ട് അത് അഴുകുന്നതിനായി വിട്ടുകളയുകയും പുതിയ ഒന്നിലേക്ക് മാറുകയും ചെയ്യുന്നു. അത് ശരിയല്ലേ? കാരണം ഭൗമികമായി ഈ ഭവനം അഴിഞ്ഞു പോയാൽ വേറൊന്ന് നമുക്കായി കാത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആ വിഷയത്തിൽ കൂടി കടന്നു വരുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു കൊച്ചുകുട്ടി അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ അതിന്റെ ചെറിയ മാംസപേശികൾ തുള്ളുകയും കുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിന്റെ മാതാവ് അതിനെ ഈ ഭൂമിയിലേക്ക് പ്രസവിക്കുന്ന ഉടനെ തന്നെ അതിലെ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഒരാത്മീയ ശരീരം ആ ഭൗമിക ശരീരത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഡോക്ടർ അതിനെ ഇപ്രകാരം ഒരു തട്ടുകൊടുത്തന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു വട്ടം കുലുക്കിയോ മറ്റോ ചെയ്യുമ്പോൾ അത് എന്ന് കരയും. ഉടനെ തന്നെ അമ്മയുടെ മാർവിലേക്ക് എന്നതിന്റെ തല മേലോട്ടും താഴോട്ടും ആക്കിക്കൊണ്ടത് പോകും. അമ്മയുടെ സ്ഥാനത്തിലേക്ക് ആ പാലിന്റെ ഞരമ്പുകളെ പാല് കൊണ്ടുവരുന്നതിനായിട്ട് അതിടയാക്കും. ഒരു പശുക്കിടാവ് അതിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഉടനെ തന്നെ കുറച്ചു നേരത്തിന് ശേഷം അത് അതിന്റെ മുട്ടിനുമേലായിക്കൊണ്ട് എഴുന്നേൽക്കും. എന്താണത് ചെയ്യുക? നേരെ അത് പിന്നിലേക്ക് നടന്നിട്ട് അതിന് പാല് കിട്ടുന്നതിനായിട്ട് അതിനാൽ ചെറിയ തലകൾ മേലോട്ടും താഴോട്ടും ഇടിക്കും. ഹല്ലേലൂയ! അതേ ശ്രീമാൻ, ഈ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ ഒരാത്മീയ ദേഹം നമുക്കായി അവിടെ കാത്തിരിക്കുന്നു. അങ്ങനെ ഈ ഭൗമിക ഭവനം ഭൂമിയിൽ വിട്ടുപോകുമ്പോൾ ഹല്ലേലൂയ വേറൊന്നും നമുക്കായി കാത്തിരിക്കുന്നു. നാം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയും നമ്മുടെ വാസസ്ഥലം മാറുകയും ചെയ്യുന്നു. ഈ ദ്രവത്വം അദ്രവത്വത്തെ ധരിക്കണം, ഈ ആത്മീയത ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. ഇത് വയസ്സ് ചെന്ന് ചുളുങ്ങിയ വളഞ്ഞു കുനിഞ്ഞ ദേഹമാകുന്നു. എന്നാൽ ഇത് ഇതിന്റെ പ്രത്യക്ഷതയൊട്ടും മാറ്റുകയില്ല. അതായത് നിങ്ങൾ അവിടെ എത്തുമ്പോൾ അതേ ആത്മാവ് തന്നെ അപ്പോഴും നിങ്ങളിലായിരിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ചെറുതായെന്ന് വളയ്ക്കുന്ന ചില കാര്യങ്ങൾ തരട്ടെ. എന്നാൽ ഇത് ബൈബിളിനനുസരിച്ചാകുന്നു. എന്നിട്ട് നിങ്ങളെ വളയ്ക്കാത്ത കാര്യത്തെ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. ഇത് ശ്രദ്ധിക്കുക. ആ വലിയ സഭാസംഘടനയുടെ പ്രാസംഗികനായ മറ്റുള്ളവരെക്കാളും ഉയർന്ന തലയും തോളുമുള്ള ഷൌൽ രാജാവ് അവൻ ഭയപ്പെട്ടു പോകുകയും അവർക്ക് പ്രകൃത്യാതീതമായതിനെ കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. ദാവീദിന് തന്നെ വന്നിട്ട് ഗോലിയാത്തിനെ കൊന്നിട്ട് ആ സിംഹത്തിന്റെ വായിൽ നിന്നും കുഞ്ഞാടിനെ രക്ഷിക്കേണ്ടിയിരുന്നു. അവനെ ശ്രദ്ധിക്കുക. അവൻ ദൈവത്തിൽ നിന്ന് മാത്രം പിന്മാറിപ്പോയിട്ട് അവൻ ഈ ഹോളി റോളറുകാരനായ പ്രാസംഗികനെ വെറുക്കാൻ തുടങ്ങി. അവന് വേണ്ടി നിന്ന് അവനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവൻ അവനെതിരായിട്ട് നിന്നു. അത് തന്നെ കൃത്യമായും ആ ചിത്രമായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? അവനിൽ നിന്നും നേരെ എതിരായിട്ട് നിന്നു. ഞാനിവിടെ നിന്നും ആദ്യമായിട്ട് എന്റെ യാത്രയിലേക്ക് പോകുമ്പോൾ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നു? കുറച്ച് പഴയ സമയക്കാരായ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീണ്ടും പോകാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച എന്താണ് വന്നിരുന്നത് ഓർമ്മയിൽ വെച്ചുകൊള്ളുക. അത് നേരെ വേറൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ദാവീദിന്റെ രണ്ടാമത്തെ മതപ്രചാരണം അവന്റെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഘട്ടമാകുന്നു. അത് കൃത്യമായും ശരിയാണ്. അതിനുശേഷം അവൻ ഇസ്രായേലിന്റെ രാജാവായി തീർന്നു. ഇപ്പോൾ ശുശ്രൂഷ ഒരു മഹത്തായ ഘട്ടത്തിലേക്ക് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദാവീദിന്റെയും അതുപോലെയായിരുന്നു. അങ്ങനെ അവൻ വരുമ്പോൾ നമുക്കിത് ശ്രദ്ധിക്കാം. ദാവീദ്, ഓ ദൈവം ദാവീദിനെ കൊണ്ടുവന്നിട്ട് സിംഹത്തെ കൊല്ലുകയും, ശ്രദ്ധിക്കുക, കരടിയെ കൊല്ലുകയും അതിനുശേഷം ഫെലിസ്തീനെ കൊല്ലുകയും ചെയ്തു. എന്നാൽ ദൈവം ഈ മനുഷ്യന് ദുഷ്ടാത്മാവിനെ കൊടുത്ത സമയവും അവിടെ ഉണ്ടായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? അത് ദാവീദിനെ വെറുക്കുന്നതിന് വേണ്ടിയായിരുന്നു. കൂടാതെ ഞാൻ വിശ്വസിക്കുന്നു ഈ ടേപ്പുകൾ ഇപ്പോൾ ശ്രദ്ധിക്കുക. സഹോദര, ഈ ടേപ്പുകൾ കേൾക്കുന്ന നിങ്ങൾ എന്നോട് വിയോജിക്കുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നോക്കൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എങ്ങനെയൊക്കെ ആയാലും ഞാൻ നിങ്ങളെ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ പോവുകയാണ്. കാരണം നിങ്ങളൊരു ദൈവപുരുഷനാണെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെയൊക്കെ ആയാലും അവിടെ വെച്ച് കണ്ടുമുട്ടാൻ പോവുകയാണ്. എന്നാൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ കാരണം ഇതാണ്. അതെന്തുകൊണ്ടായിരുന്നുവെന്നാൽ തന്റെ പക്കൽ ഇല്ലാത്ത എന്തോ ദാവീദിന്റെ പക്കൽ ഷൌൽ കണ്ടതിനാലായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവനൊരു പവിഴ നിറമുള്ള ഒരു കൊച്ചു പയ്യനായിരുന്നു. അവൻ പവിഴ നിറമുള്ളവനായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അത് കാഴ്ചയ്ക്ക് അത്രയും നല്ലൊരു കുട്ടിയായിരുന്നില്ല, സ്വല്പം കുനിഞ്ഞ ഒരു കൊച്ചു പയ്യനായിരുന്നു. അങ്ങനെ അവൻ അവിടെ ചെന്നപ്പോൾ ഷൌൽ തന്റെ പടയങ്കി അവനെ ധരിപ്പിച്ചു. അവന്റെ കവചം തന്നെ അവന്റെ കാലു വരെ എത്തിയിരിക്കണമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ സംഗതി എന്റെ മേൽ നിന്ന് എടുത്തു കളയുക എന്നവൻ പറഞ്ഞു. ശരി, ഒരുപക്ഷെ അവനൊരു ഡോക്ടറിന്റെ ബിരുദവും ഒരു PhD ഒരു LLD മറ്റെന്തെങ്കിലും കൊടുത്തിരുന്നിട്ടുണ്ടാകാം. എന്നാൽ അവൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് യാതൊന്നും അറിയില്ല, കാരണം ഞാനിത് തെളിയിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യവുമായിട്ട് ഞാൻ പോകട്ടെ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ ശ്രീമാൻ, അവൻ കവണയെടുത്തു. അവർ ദാവീദിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. കാരണം സ്ത്രീകൾ, സഭകളെല്ലാം കൂടി ഷൌൽ 1000 കൊന്നു, ദാവീദോ 10000 കൊന്നു എന്ന് പാടി. അപ്പോൾ അവൻ അസൂയ കൊണ്ട് നിറഞ്ഞു. ഇതാ പഴയ യേശുനാമം എന്ന കാര്യമാണ്, അതിൽ യാതൊന്നുമില്ല, അത് ശരിയാണ്. ദൈവം അവനോട് എന്താണ് ചെയ്തത്? അവൻ ദാവീദിനെ വെറുക്കുന്നതിനായി ഒരു ദുഷ്ടാത്മാവിനെ അവന്റെ മേലയച്ചു. യാതൊരു കാരണവുമില്ലാതെ അവൻ ദാവീദിനെ വെറുത്തിരുന്നു. പലവട്ടവും ദാവീദിന് അവന്റെ തല പിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അവന് കഴിയുമായിരുന്നു. എന്നാൽ അവൻ അത് വെറുതെ വിട്ടുകളയാനിടയാക്കി. അവൻ യാതൊന്നും പറഞ്ഞില്ല. അവന് തീർച്ചയായും അത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരു രാത്രിയിൽ അവൻ ചെന്ന് അവന്റെ കുപ്പായത്തിന്റെ ഒരു തുണ്ട് മുറിച്ചുകൊണ്ടുവന്ന് ഇവിടേക്ക് നോക്കൂ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അതെ, അവനത് കഴിയുമായിരുന്നു. എന്നാൽ അവനെ ഒറ്റയ്ക്ക് വിട്ടുകളഞ്ഞു. അവൻ അവന്റെ സഭയെ പൊട്ടിച്ച് ചിന്നിച്ചിതറിച്ചിട്ട് അവന് വേണമെങ്കിൽ സ്വയമായിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. അവൻ ശൗലിനെ അതുപോലെ വിട്ടുകളയുകയും ദൈവം ആ യുദ്ധം ചെയ്യുന്നതിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതെ ശ്രീമാൻ, അങ്ങനെ അവൻ മുമ്പോട്ട് തുടരുകയും ആ പ്രചാരണ പ്രവർത്തനങ്ങൾ തീരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടാത്മാവ് ശൗലിന്റെ മേലായിട്ട് അവന് ദൈവത്തിൽ നിന്ന് യാതൊരു ഉത്തരവും ലഭിച്ചില്ല. കുറച്ചു സമയത്തിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. ശാമുവേലിനെ അവർ തള്ളിക്കളയുകയുണ്ടായി. അത് വാസ്തവമായും അവർക്ക് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. അവർ ലോകത്തെ പോലെ പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് അത് അവരോട് പറഞ്ഞ ശബ്ദമായിരുന്നു. സഭയപ്രകാരം ലോകത്തെ പോലെ പെരുമാറാൻ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്തുകാരും സ്നാനപ്പെട്ടവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടിയവരും മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും എപ്രകാരം ലോകത്തെ പോലെ പെരുമാറാൻ ആഗ്രഹിക്കുന്നു. അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ഓ, കാശ് വെച്ച് ചീട്ട് കളിക്കുന്നത് അത്ര രസമാണ്, ഒരു ചെറിയ തമാശക്കായിട്ട് അത് ചെയ്യുന്നു, സ്വല്പം കാശിനായിട്ട് അത് കളിക്കുന്നു എന്ന് നിങ്ങൾ അതിനെപ്പറ്റി പറയുന്നു. അതൊരു പാപമാകുന്നു. ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകരുത്. ഒരു ചെറിയ ഗ്ലാസ് ബിയർ കുടിക്കുന്നതിലോ അതിൽ യാതൊരു ദോഷവുമില്ല. ഞങ്ങൾ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. ഞാനും എന്റെ ഭാര്യയും കൂടി ഉച്ചനേരത്തെ സ്വല്പം മാത്രമാണ് എടുത്തത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, പിന്നെ നിങ്ങളുടെ മക്കളും സ്വല്പമാണ് എടുക്കുന്നത്. തീർച്ചയായും അതാകുന്നു. സ്ത്രീകളായ നിങ്ങളെ പിശാചാതിയിൽ എന്താണോ ചെയ്തത് അത് തന്നെ അവൻ തീർച്ചയായും സഹോദരികളായ നിങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അവൻ അത് തന്നെ ചെയ്യുന്നു. കാരണം അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ അറിയാം. അവനൊരു മനുഷ്യനെ ചതിക്കാൻ കഴിയുന്നതിലും ആയിരം വട്ടം കൂടുതൽ ഒരു സ്ത്രീയെ ചതിക്കാൻ കഴിയും. അത് നിങ്ങളുടെ വിചാരങ്ങളെ നൊമ്പരപ്പെടുത്തുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ അത് സത്യമാണ്, അത് ശരിയാണ്. അതാണ് അവൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്തത്. അവൾ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവളായിരുന്നു. എന്നാൽ അവൾ വഞ്ചിക്കപ്പെട്ടു. ആദാമല്ല വഞ്ചിക്കപ്പെട്ടത് എന്ന് ബൈബിൾ പറയുന്നു. അവനല്ല വഞ്ചിക്കപ്പെട്ടത്, എന്നാൽ അവളാണ് വഞ്ചിക്കപ്പെട്ടത്. അതിനാൽ അവന് അവളെ വഞ്ചിക്കാൻ കഴിയും. എന്നിട്ടും പാസ്റ്റർമാർ നേരെ പോയി സ്ത്രീകളെ പ്രാസംഗികരായി നിയോഗിക്കുകയും അവരെ അതുപോലെയുള്ള സഭകളിൽ ഇടുകയും ചെയ്യുന്നു. ഈ ബൈബിൾ അതിന്റെ ഉത്പത്തി തൊട്ട് വെളിപാട് വരെ അത് തെറ്റാണെന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ പറയും അത് കൊള്ളാം അത് കൊള്ളാം, അവർക്കും അതേപോലെ തന്നെ പ്രസംഗിക്കാൻ കഴിയും. അത് ശരിയാണെന്ന് എനിക്കറിയാം. അതൊരു വട്ടം ആരോ അന്യഭാഷ സംസാരിക്കുകയും ഞാൻ പ്രസംഗം തുടർന്നു കൊണ്ടുവരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്ത്രീ എന്റെ മകനോട് പറഞ്ഞു, എന്റെ പക്കൽ നാളെ രാത്രിയിലേക്ക് ഒരു സന്ദേശമുണ്ട്, അത് നിന്റെ ഡാഡി പ്രസംഗപീഠത്തിലേക്ക് വരുമ്പോഴായിരിക്കും. ശ്രീമതി, എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നതിനായി എല്ലാം തയ്യാറായപ്പോൾ അവൾ തലമുടി കെട്ടിവെച്ചുകൊണ്ട് അവളുടെ കാലുറ വലിച്ചിട്ടുകൊണ്ട് തയ്യാറാകുകയും തറയുടെ നടുവിലേക്ക് ചാടിയിറങ്ങി മേലോട്ടും താഴോട്ടും ചാടുകയും അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും ചെയ്തു. ഞാൻ തുടർന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും വേദിയിലേക്കുള്ള വിളി നടത്തുകയും ചെയ്തു. ഞാൻ ഒരു അംശം പോലും അതിന് ആദരവ് കൊടുത്തില്ല. അത് ശരിയായിരുന്നില്ല. കാരണം ബൈബിൾ പറയുന്നു, പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം പ്രസംഗപീഠത്തിലായിക്കൊണ്ട് പ്രസംഗിക്കുന്നു, അവൻ തന്നെ സംസാരിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തയാൾ തീരുന്നതുവരെ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പൗലോസ് പറയുന്നു. അത് ശരി തന്നെ. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയ കൂട്ടം ജനങ്ങൾ എന്റെ അടുക്കൽ എത്തിയിട്ട് നിങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് ചെയ്തിട്ടാണ്? ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതാ സഹോദരി സന്ദേശം നൽകിയപ്പോഴാണ്, ഹാലലൂയ, അതാ പറഞ്ഞപ്പോഴായിരുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. അവൾ ചട്ടത്തിന് പുറത്തായിരിക്കുന്നു. ഓ, അത് നേരെ സിംഹാസനത്തിൽ നിന്നും പുതുതായി വന്നതായിരുന്നു. അത് നിങ്ങൾ പ്രസംഗിച്ചിരിക്കുന്നതിൽ നിന്നും കൂടുതൽ പുതുതായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഇതിലേതെങ്കിലും ഒരു കാര്യത്തെ കാണിക്കുന്നു. ഞാനിത് നിങ്ങളുടെ ആദരവിനായി പറയുന്നു. ഒന്നുകിൽ അത് ഭ്രാന്താകുന്നു, അല്ലെങ്കിൽ അത് അനാദരവാകുന്നു, അല്ലെങ്കിൽ അത് അക്ഷരജ്ഞാനമില്ലാത്ത ഉപദേശമായിട്ട് മഞ്ഞ് ചെരുപ്പുകളെ കുറിച്ച് ഒരു മുയലിന് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുപോലെയാണ്. ഞാനതൊരു മൂഢമായ പ്രസ്താവനയായിട്ട് പറയുകയല്ല, കാരണം ഇത് തമാശ പറയുന്നതിനുള്ള സ്ഥലമല്ല. എന്നാൽ ഇത് ശരിക്കും സത്യമാണ്. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രയെന്ന് ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം. ബൈബിൾ അവർക്കറിയില്ല. അവർക്ക് മേലോട്ടും താഴോട്ടും ചാടാനും അന്യഭാഷ പറയാനും എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടി ഹാലലൂയ എന്ന് പറയാനുമേ അവർക്കറിയാവുള്ളൂ. ഞാൻ ആഫ്രിക്കയിൽ നിന്നുകൊണ്ട് മന്ത്രവാദികളായ ഡോക്ടർമാർ ഒരേ സമയത്ത് അവരിൽ 5000 പേർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മേലോട്ടും താഴോട്ടും ചാടുകയും അവരുടെ മുഖം നിറയെ രക്തവും അന്യഭാഷ പറയുകയും മനുഷ്യന്റെ തലയോട്ടിയിൽ രക്തം കുടിക്കുകയും പിശാചിനെ വിളിച്ചിട്ട് അന്യഭാഷ സംസാരിക്കുകയും ചെയ്യും. എന്നിരിക്കലും അന്യഭാഷ സംസാരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു കൃപാവരമാകുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ വീഴ്ച പറ്റാത്ത തെളിവല്ല. ഞാനത് നിങ്ങളോട് പറയട്ടെ. പ്രേരണയേറിയ സകല വിശുദ്ധന്മാരും അന്യഭാഷ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ദൈവവുമായിട്ട് അത്രമാത്രം പ്രേരണയിലായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അന്യഭാഷ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു അടയാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ ശ്രീമാൻ, നിങ്ങൾക്ക് വിശ്വാസമുള്ള സമയമുണ്ടായിട്ട് ക്യാൻസർ രോഗം ബാധിച്ച ഒരു കുട്ടിയുടെ അടുക്കലേക്ക് നിങ്ങൾ നടന്നു ചെന്നിട്ട് 500 പ്രാസംഗികർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോഴും നിങ്ങൾ ചെന്ന് കൈവയ്ക്കുമ്പോൾ ആ കുട്ടി സൌഖ്യം പ്രാപിച്ചിരിക്കും. കാരണം ആ കുട്ടിയുടെ മാതാവിന് ആ കുട്ടിക്ക് വേണ്ടിയുള്ള വിശ്വാസമുണ്ടായിരിക്കുന്നു. ദൈവം അവൾക്കത് കൊടുക്കുന്നു. അവൾ ക്രിസ്തുവിന്റെ ദേഹത്തിലെ അംഗമാകുന്നു. അതെ ശ്രീമാൻ, ഞാനത് വിശ്വസിക്കുന്നു. അത് പ്രാവർത്തികമായി ഞാൻ കണ്ടിരിക്കുകയും അത് സത്യമാണെന്ന് എനിക്കറിയുകയും ചെയ്യാം. എന്നാൽ ഇതെന്താകുന്നുവെന്ന് വെച്ചാൽ ഇത് സഭയെ ക്രമത്തിലാക്കിയാണ്. അതിനാൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇപ്പോൾ നാം പോകുന്നതിന് മുമ്പായി ബാക്കിയുള്ള ഈ വാക്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ വിശ്വസിച്ചിട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. മുദ്ര എന്താകുന്നു? മുദ്ര എന്താകുന്നു? മുദ്ര ഒരു മുദ്ര എന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം അത് കാണിക്കുന്നത് ഒരു പൂർണമായ പ്രവൃത്തിയാണ്. ഒരു പൂർണമായ പ്രവൃത്തിയാണ്. അടുത്ത കാര്യം അത് കാണിക്കുന്നത് ഉടമസ്ഥതയാണ്. അടുത്ത കാര്യം അത് കാണിക്കുന്നത് അതിനെ സൂക്ഷിക്കുന്ന സുരക്ഷിതത്വത്തെയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ പെനിസിൽവാനിയ റെയിൽ റോഡിന് വേണ്ടി ജോലി ചെയ്തിരുന്നു. ഞാൻ എന്റെ പിതാവിന്റെ കൂടെ റെയിൽ റോഡിൽ ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ വണ്ടികളിൽ സാധനം നിറച്ചിരുന്നു. ഇവിടെയുള്ള പാക്കിംഗ് കമ്പനിയിൽ നിന്നും ഞങ്ങൾ പാട്ട കൊണ്ടുള്ള പാത്രങ്ങൾ കുറച്ച് മേലെയായും കുറച്ച് താഴെയായും കുറച്ച് അവിടെയായും നിറയ്ക്കുമായിരുന്നു. എന്നാൽ ആ വണ്ടി അടച്ചുപൂട്ടി മുദ്രയിടുന്നതിന് മുമ്പേ ഒരു പരിശോധനക്കാരൻ കടന്നുവന്ന് അത് കുലുക്കി നോക്കുകയും അത് തള്ളി നോക്കുകയും ഇളക്കി നോക്കുകയും ചെയ്യും. ആ, ഇതവിടെ എത്തിച്ചേരുന്നതിന് മുമ്പേ എല്ലാം പൊട്ടിത്തകർന്നു പോകുമെന്ന് പറഞ്ഞ് അത് കുറ്റം വിധിക്കും. അത് ശരിക്ക് വെച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അത് തിരികെ എടുപ്പിച്ചിട്ട് വീണ്ടും അടുക്കി വെപ്പിക്കും. ആ പരിശോധനാ ഉദ്യോഗസ്ഥൻ ആ വണ്ടിയെ കുറ്റം വിധിക്കും. പരിശുദ്ധാത്മാവാണ് പരിശോധനയുടെ ഉദ്യോഗസ്ഥൻ. അവൻ നിങ്ങളെ ചെറുതായെന്ന് കുലുക്കും. നിങ്ങൾ ചടപട ശബ്ദമുണ്ടാക്കും. നിങ്ങൾ ദൈവത്തിന്റെ സകല വചനം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആ പഴയ യേശുനാമം എന്ന കാര്യത്തെ വിശ്വസിക്കുന്നില്ല. അതിനെ കുറ്റം വിധിക്കും. നിങ്ങൾ ചടപട ശബ്ദമുണ്ടാക്കുന്നു. ഞാൻ ദിവ്യരോഗശാന്തിയിലോ അതുപോലെയുള്ള കാര്യങ്ങളോ വിശ്വസിക്കുന്നില്ല. അപ്പോഴും ചടപട ശബ്ദമുണ്ടാക്കുന്നു. അവയെ പുറത്തെടുക്കുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കൊള്ളാം, കുറച്ചൊക്കെ വിശ്വസിക്കുന്നു. നിങ്ങൾ ചടപട ശബ്ദമുണ്ടാക്കുന്നു. അതിനെ തട്ടി പുറത്താക്കും. അത് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതെ ശ്രീമാൻ. സഹോദര, എപ്പോഴാണത് ഏയ് മേൻ പറയാൻ തയ്യാറാകുന്നത്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയോ? ഏയ് മേൻ. എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നുവോ? ഏയ് മേൻ. എങ്കിൽ പരിശോധന ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും സുവിശേഷത്താൽ നിറച്ച് നല്ലതായി മുറുക്കിയും കെട്ടിയിരിക്കുന്നു. ഓ, എല്ലാ ദൈവവചനവും നല്ലതാകുന്നു. എല്ലാം സമ്പൂർണമാകുന്നു. ഞാൻ എല്ലാ വചനത്തെയും വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഇപ്പോഴും രോഗശാന്തി ചെയ്യുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും അനന്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും ആയിരുന്നതുപോലെ തന്നെ വാസ്തവികമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. പൗലോസിന്റെ മേൽ വീണ അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വീഴുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. അവരുടെ മേൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഇത് നമ്മുടെ മേൽ ചെയ്യുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഓഹോ, അവൾ ഇപ്പോൾ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം വാതിലടയ്ക്കാൻ തയ്യാറാണ്. ശരി. അതിനുശേഷം പരിശോധനാ ഉദ്യോഗസ്ഥൻ വാതിലടയ്ക്കുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ അതിന്മേൽ ഒരു മുദ്രയടിക്കുന്നു. അതിനുശേഷം അവൻ ചെന്ന് ഒരു ചെറിയ കൊടിൽ പോലെയുള്ള ഒരു സാധനം കൊണ്ടുവന്ന് അതിന്മേൽ മുദ്രയിടുന്നു. നിങ്ങളത് പൊട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ വാഹനത്തിന്റെ ഉദ്ദിഷ്ട സ്ഥാനം ബോസ്റ്റണിലേക്കാണെങ്കിൽ അത് പൊട്ടിക്കാൻ കഴിയുന്നതല്ല. അത് ബോസ്റ്റണിലെത്തുന്നതിന് മുമ്പ് ആ മുദ്ര പൊട്ടിക്കുന്നത് കാരാഗ്രഹ കുറ്റമാകുന്നു. അതിനധികാരമുള്ള ഒരു മനുഷ്യന് മാത്രമേ അത് പൊട്ടിക്കാൻ കഴിയുകയുള്ളൂ. അത് ശരിയാണ്. അത് ഇന്ന ഇന്ന റെയിൽ റോഡ് കമ്പനിക്ക് അവകാശപ്പെട്ടതാകുന്നുവെന്ന് അതിന്മേൽ അവരുടെ മുദ്ര അടിച്ചിരിക്കുന്നു. ഈ വാഹനം പാക്ക് ചെയ്തിരിക്കുന്നതും ഇത് തയ്യാറാക്കിയിരിക്കുന്നതും അവരുടെ ഉറപ്പാകുന്നു. ഇത് അവർക്ക് അവകാശപ്പെട്ടതാകുന്നു. അവർക്ക് B&O പെൻസിൽവേനിയെ അതിന്മേലിടാൻ കഴിയുകയില്ല. അത് മുദ്രയടിക്കപ്പെടുമ്പോൾ നിങ്ങൾ മുദ്രയടിക്കപ്പെട്ടിരിക്കണം. അങ്ങനെ ഒരു ക്രിസ്ത്യാനി സുവിശേഷത്താൽ നിറഞ്ഞ് ദൈവത്തിന്റെ നന്മയാൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ സകല നന്മകളും അവനിൽ കിടക്കുകയും ഒരു തുറന്ന ഹൃദയത്തോടെ പ്രവർത്തിക്കുകയും യഥാസ്ഥാനത്തായി സ്ഥാനപ്പെടുന്നതിന് തയ്യാറാകുകയും പരിശുദ്ധാത്മാവ് അവനോട് പറയുന്ന ഏത് കാര്യവും അവൻ ചെയ്യുകയും മരണത്തിൽ നിന്നും ജീവങ്കിലേക്കും ലോകകാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും വെളിച്ചം അവന്റെ മേൽ വരുന്ന പ്രകാരം അവൻ വെളിച്ചത്തിൽ നടക്കുകയും മുമ്പോട്ട് പോകുകയും അവൻ തയ്യാറായിരിക്കുകയുമാകുന്നു. അപ്പോൾ ദൈവം ലോകത്തിന്റെ വാതിലിന് അവന് പിന്നിലായി അടക്കുകയും തമ്മിൽ ഒരുമിച്ച് ഇതുപോലെ തട്ടി അടക്കുകയും വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര നാൾ വരെയാണ്? ഉദ്ദിഷ്ട സ്ഥാനത്തെത്തുന്നത് വരെയാണ്. നിങ്ങൾ അതിനെ വണ്ടിയുടെ പാളത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ശരിയാണോ എന്ന് വീണ്ടും പൊളിച്ചു നോക്കരുത്. അത് ശരിയാണ്, അതിനെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. പരിശോധന ഉദ്യോഗസ്ഥൻ അത് പരിശോധന ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എത്ര നാൾ വരെയാണ് നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ വീണ്ടെടുപ്പിൻ നാൾ വരെയാകുന്നു, അത്രയും നാളാണ് നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾ മരിക്കുമ്പോൾ, പിന്നെ സഹോദരൻ ബ്രഹാം, നിങ്ങൾ മരിച്ചതിന് ശേഷം എന്തായിരിക്കും? നിങ്ങൾക്കത് അപ്പോഴും ഉണ്ടായിരിക്കുമോ? നിങ്ങൾക്കത് എന്നേക്കുമായിട്ടുണ്ടായിരിക്കും. ജീവൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് വേദിയിൽ നിന്നാകുന്നു. അവിടെ നിങ്ങൾ ഒരു ചെറിയ നിഴൽ കാണും. ആ നിഴലാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അത് നിഴലിന്റെ നിഴലും അതിന്റെ നിഴലുമാകുന്നു. എന്നാൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ ഈ നിഴലുകളിൽ കൂടെ ഒരു ഈർപ്പമാകുന്നത് വരെ പോവുകയും ആ ഈർപ്പത്തിൽ നിന്നും ഒരിറ്റിറ്റ് വീഴുന്ന നീരുറവയായും ആ നീരുറവയിൽ നിന്നും ഒരു തോടായും തോട്ടിൽ നിന്നും നദിയായും നദിയിൽ നിന്നും സമുദ്രമായും ദൈവത്തിന്റെ സ്നേഹമായും തീരുന്നു. നിങ്ങൾ അതേ വ്യക്തി തന്നെയാകുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ആ പിമ്പോക്കനായ ശൗലിന് ദൈവത്തോട് നേരെയാകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരിക്കലും അവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ തീർച്ചയായും ഇല്ലായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു, എന്നാൽ അവൻ ദൈവത്തെ വിട്ട് പുറത്തായിരുന്നു. ആ കാരണത്താലാണ് നിങ്ങൾ നഷ്ടപ്പെട്ടവരല്ല എന്ന് ഞാൻ പറഞ്ഞത്. എങ്കിൽ അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്താകുകയും പിന്നെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യോജിക്കുകയില്ല എന്നതാണ്. ഞാനത് പറഞ്ഞുകൂടായിരുന്നു. ശരി, ഞാനൊരു സന്തോഷമുള്ള സഭയ്ക്കായി ഇന്ന് രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആദ്യമായിട്ട് അവൻ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. അവൻ ഉരിമിന്റെയും തുമീമിന്റെയും അടുക്കൽ പോയി. ഉരിമും തുമീമും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് അഹരോൻ തന്റെ ഹൃദയത്തിന്മേൽ വഹിച്ചിരുന്ന എഫോദായിരുന്നു. ദൈവം എല്ലായ്പ്പോഴും ഒരു അമാനുഷ്യമായ ദൈവമായിട്ട് അമാനുഷികമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ നിഗൂഢമായ വെളിച്ചം ഈ ഉരിമിലും തുമീമിലും കൂടി മിന്നുന്നില്ലെങ്കിൽ അവൻ തെറ്റാണ്. ഒരു സ്വപ്നക്കാരൻ ഒരു സ്വപ്നം പറയുകയും അത് ഉരിമിലും തുമിമിലും കൂടി മിന്നിയില്ലെങ്കിൽ അത് കേൾവിക്ക് എത്ര നന്നായിരുന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല, അത് തെറ്റാണ്. നിങ്ങൾക്ക് എത്ര ഡോക്ടർ ബിരുദമുണ്ടായാലും നിങ്ങളുടെ സഭാസംഘടന എത്ര വലുതായാലും നിങ്ങൾ പ്രവചിക്കുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ അത് വചനത്തിനനുസരിച്ചല്ലെങ്കിൽ സഹോദര, നിങ്ങൾ തെറ്റാണ്. ഇത് ദൈവത്തിന്റെ ഉരിമും തുമിമുമാകുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ മുൻനിയമിക്കപ്പെട്ടവരല്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിൽ വെളിച്ചം മിന്നുകയില്ല. കാരണം നിങ്ങൾ മുൻനിയമിക്കപ്പെട്ടവരാണെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് വെളിച്ചം മിന്നുകയില്ല. കാരണം ബൈബിളിൽ ആരും ആ രീതിയിൽ സ്നാനപ്പെട്ടിട്ടില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ മാത്രമാകുന്നു. അത് മിന്നുകയില്ല. അതുകൊണ്ട് എവിടെയോ എന്തോ തെറ്റാകുന്നു. അതുകൊണ്ട് ഉരീമും തുമീമും ശൗലിന് ഉത്തരം കൊടുത്തില്ല. അവനൊരു സ്വപ്നം പോലും ഉണ്ടായിരുന്നില്ല. അവൻ അത്രമാത്രം ദൂരത്തായി പോയിട്ട് ഒരു സ്വപ്നം പോലും അവന് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അവനൊരു മന്ത്രവാദിനിയുടെ അടുക്കൽ, ഒരു പിശാചായ ഡോക്ടറിന്റെ അടുക്കൽ, ഒരു മന്ത്രവാദിനിയായ ഡോക്ടറിന്റെ അടുക്കൽ ചെന്നിട്ട് നീ എനിക്കായ പ്രശ്നം നോക്കുമോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അതെ, എന്നാൽ സകല വെളിച്ചപ്പാടത്തികളെയും കൊന്നുകളയുമെന്ന് ശൗൽ പറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം. അവനൊരു പരിചാരകന്റെ വേഷം ധരിച്ചിരുന്നു. അവൻ പറഞ്ഞു, നീ എനിക്കായി പ്രശ്നം നോക്കിയിട്ട് ഇവിടെ നിന്ന് മരിച്ചുപോയവരുടെ ലോകത്തിൽ നിന്ന് ഞാൻ പറയുന്നവനെ കൊണ്ടുവരിക. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, പ്രവാചകനായ ശാമുവേലിന്റെ ആത്മാവിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പ്രശ്നം നോക്കുന്നതിനായി പോയി. അങ്ങനെ അവൾ ചെയ്തപ്പോൾ അവൾ നിലത്ത് വീണിട്ട് ഞാൻ ദേവന്മാർ കയറി വരുന്നത് കാണുന്നു എന്ന് പറഞ്ഞു. അവളൊരു പുറജാതിക്കാരിയായിരുന്നു. അവൾക്കത് ദേവന്മാരായിട്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവോ അല്ലെങ്കിൽ മറ്റെന്തോ പോലെയായിട്ട് രണ്ടോ മൂന്നോ പേരെ കണ്ടിരുന്നു. ദേവന്മാർ കയറി വരുന്നത് ഞാൻ കാണുന്നു എന്നവൾ പറഞ്ഞു. അതിനെ വിശദീകരിക്കുക, അവൻ കാഴ്ചയ്ക്ക് എങ്ങനെയാണ് എന്നവൻ ചോദിച്ചു. അവൻ എന്തായിട്ടാണ് കാണപ്പെടുന്നത്? അവൻ മെലിഞ്ഞവനും അവന്റെ മേൽ അങ്കിയും ധരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ ഒരു അംശം പോലും മാറിയിരുന്നില്ല. അവൻ ശാമുവേലാണ്, അവനെ ഈ മുറിയിൽ എന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ശാമുവേൽ ശൗലിന്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായിരിക്കെ നീ എന്നോട് എന്തിനു ചോദിക്കുന്നു? കൂടാതെ ശ്രദ്ധിക്കുക, അവൻ അപ്പോഴും ശാമുവേൽ മാത്രമായിരുന്നില്ല, അവൻ അപ്പോഴും പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ പാലിച്ചിരുന്നു. ഇത് തെറ്റാണെന്ന് പറയൂ. ആരെങ്കിലും ഇത് തെറ്റാണെന്ന് പറയട്ടെ, ഇത് സത്യമാകുന്നു. അവൻ അപ്പോഴും ഒരു പ്രവാചകനായിരുന്നു. കാരണം അവൻ പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ യുദ്ധം നിനക്കെതിരായി തീരും, നീയും നിന്റെ മക്കളും നാളെ യുദ്ധത്തിൽ വീഴും, നാളെ രാത്രിയിൽ ഈ സമയത്തേക്ക് നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെയാകും. അത് ശരിയല്ലേ? അവൻ അപ്പോഴും ഒരു പ്രവാചകനായിരുന്നു. ഓ, അതൊരു മന്ത്രവാദിന് ചെയ്തതാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ശരിയെങ്കിൽ ഒരു മന്ത്രവാദി അല്ലാത്തവൻ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യേശു ഒരുവട്ടം പത്രസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മലമുകളിലെ രൂപാന്തരണത്തിനായി പോയിട്ട് മലമുകളിൽ നിൽക്കുകയായിരുന്നു. അത് ദൈവം തന്റെ പുത്രനായ യേശുവിനെ സ്ഥാനപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ പുത്രനെ സ്ഥാനപ്പെടുത്തുന്നതിൽ ഞാനത് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ചുറ്റമായി നോക്കിയപ്പോൾ അവിടെ മോശയും ഏലിയാവും നിൽക്കുന്നത് കണ്ടു. അവർ സംസാരിക്കുകയായിരുന്നു, തമ്മിൽ സംഭാഷണം ചെയ്യുകയായിരുന്നു. അവിടെ ചെറിയ വെള്ള പതാകകൾ ചുറ്റുമായി ഒഴുകിയോ, അല്ലെങ്കിൽ ചെറിയ വെള്ളമേഘങ്ങൾ എന്ന് പറയുന്നതാണ് ശരി, അതൊഴുകി നടക്കുമായിരുന്നില്ല. എന്നാൽ അവർ മനുഷ്യരെ പോലെ സംസാരിക്കുകയായിരുന്നു. മോശ മരിച്ചിട്ട് എവിടെയോ അറിയപ്പെടാത്ത കല്ലറയിൽ 800 വർഷങ്ങളായി അടക്കപ്പെട്ടിരുന്നു. ഏലിയാവ് ഒരു രഥത്തിൽ 500 വർഷങ്ങൾക്കു മുമ്പ് വീട്ടിലേക്ക് പോയിരുന്നു. അവർ രണ്ടുപേരും ജീവിച്ചിരുന്നപ്പോഴുള്ളതുപോലെ തന്നെ അത്രയും ജീവനോടെ തന്നെയായിട്ട് അവൻ കാൽവരിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവനോട് സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഞാൻ എളുപ്പമാക്കിക്കൊണ്ട് ഇത് സമാപ്തമാക്കുന്നതാണ്, കാരണം ഇത് താമസിച്ചിരിക്കുകയും നാം രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതുമാണ്. ഏകദേശം 5 മിനിറ്റ് നേരം കൂടി എടുക്കുന്നതാണ്. 14th verse വായിക്കാം. ഞാൻ പശ്ചാത്തലത്തിനായി 13th verse കൂടി വായിക്കുന്നതാണ്. നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ എന്ത് രക്ഷയാണ് അവർക്കുണ്ടായിരുന്നതെന്ന് ഓർത്തുകൊള്ളുക. ഇവർ എഫേസ്യരായ ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൊരിന്ത്യരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ എല്ലായ്പ്പോഴും അവരോട്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഒരാൾക്ക് അന്യഭാഷയും വേറൊരാൾക്ക് ഒരു ഭാഷയും, ഒരാൾക്ക് സങ്കീർത്തനവും ഒരാൾക്ക് പ്രവചനവുമാകുന്നു എന്ന് പറയേണ്ടിയിരുന്നു. നോക്കൂ, അവൻ അവരെ യാതൊന്നും പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അവർ എല്ലായ്പ്പോഴും ഇതോ അതോ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നു. ഈ ജനങ്ങൾക്കും അതേ കാര്യം തന്നെ ഉണ്ടായിരുന്നു, എന്നാൽ അവർക്കത് ക്രമത്തിലായിരുന്നു. അവൻ കൊരിന്ത്യരെ ഇതുപോലെ യാതൊന്നും പഠിപ്പിച്ചിരുന്നില്ല, അവനത് കഴിഞ്ഞിരുന്നില്ല, കാരണം സഭയത് പഠിക്കുന്നതിനു വേണ്ടി ക്രമത്തിലാക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അവന് ഈ ജനങ്ങളെ യഥാർത്ഥമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. സുവിശേഷം എന്ന സത്യവചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് നമ്മുടെ അച്ചാരമായ, ഓ ഞാനിത് വിട്ടുകളയാൻ ഇടയാകാതിരിക്കട്ടെ, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി. പരിശുദ്ധാത്മാവ് എന്താകുന്നു? നിങ്ങൾ ഇത്രയും കൂടി എന്നോടൊപ്പം സഹിക്കുമെങ്കിൽ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം എളുപ്പം തീർക്കുന്നതായിരിക്കും. കഴിഞ്ഞ രാത്രിയിൽ നാം എവിടെ വരെയായിരുന്നു സഹോദരൻ മൈക്ക്? അവിടെ അവരെല്ലാം സന്തോഷിക്കുകയും ഓ എല്ലാം സമാധാനത്തിലുമായിട്ട്, അത് സമ്പൂർണ്ണ സ്നേഹമായിരുന്നു. അങ്ങനെ നിങ്ങൾ ഈ രീതിയിൽ വരുമ്പോഴെല്ലാം നിങ്ങൾ ബിന്ദുവായി കുറയുന്നു. നിങ്ങൾ ഒരു ചൂട് വയ്ക്കുമ്പോഴെല്ലാം നിങ്ങൾ ഇഞ്ചായി അടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഭൂമിയിലെത്തുമ്പോൾ അതൊരു നിഴലിന്റെ നിഴലായും നിഴലിന്റെ നിഴലായും ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. അത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലായിട്ടുള്ളത്. അത് സ്നേഹമാകുന്നു. എന്നാൽ ഓ നിങ്ങൾ എന്തിനു വേണ്ടി ദാഹിക്കുന്നു? ഓ വൃദ്ധരായ ആളുകൾ തിരികെ വീണ്ടും 15-ഉം 20-ഉം വയസ്സിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നില്ലേ? ഓ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അതെനിക്ക് എന്ത് നന്മയാണ് ചെയ്യുന്നത്? എനിക്ക് 15 വയസ്സായിരിക്കെ തന്നെ ഇന്ന് രാത്രിയിൽ ഞാൻ മരിച്ചെന്നിരിക്കാം, ഇത് തീർച്ചയല്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ 15 വയസ്സായിരിക്കെ തന്നെ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ വീട്ടിലെത്തുമെന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് 12 വയസ്സും സമ്പൂർണ്ണ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഒരു വാഹനാപകടത്തിൽ മരിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ മരിച്ചു വീഴാം, എന്ത് തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കാനിടയുണ്ട്. ഒന്നും തീർച്ചയല്ല. നോക്കൂ, ഇവിടെ യാതൊന്നും തീർച്ചയല്ല. എന്നാൽ നിങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നു. എന്താകുന്നു വിധ? ഇതാ മേലെയുള്ള കാര്യമാണ് അതിനുവേണ്ടി നിങ്ങളെ ആഗ്രഹിക്കുന്നതിനിടയാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് നടക്കുക, അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് അച്ചാരമാകുന്നു. ഒരു കാര്യത്തിനുമേൽ അച്ചാരം എന്താകുന്നു? ഞാനൊരു വാഹനം മേടിക്കാൻ നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ ഈ കാറിന് എന്താണ് വില എന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾ പറയും, സഹോദരൻ ബ്രഹാം, ഈ വണ്ടി നിങ്ങൾക്ക് $3,000 വിലയാകും. എന്താണ് അതിന്റെ രൊക്കം വില? ഞാനത് $500 നിങ്ങൾക്ക് തരാം. ഇതാ $500. ഞാൻ ബാക്കിയുള്ള കാശ് എനിക്ക് കഴിയാവുന്നിടത്തോളം എളുപ്പം എത്തിക്കുന്നതാണ്. നിങ്ങൾ വണ്ടി വെച്ചുകൊള്ളുക. ഞാൻ നിങ്ങൾക്ക് $500 തരുന്നത് അതിന്റെ അച്ചാരമാകുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ അത് വെച്ചുകൊള്ളുക. ഇത് രൊക്കം വിലയായ അച്ചാരമാകുന്നു. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങൾ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് ഈ വാഗ്ദത്തത്തിന്റെ മുദ്രയായ പരിശുദ്ധാത്മാവ് എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്?
Which is the earnest of our inheritance until redemption.
അത് തന്റെ സ്വന്ത ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാകുന്നു. എന്താകുന്നു ഇത്? ഇത് രൊക്കം വിലയാകുന്നു. സഹോദര, ഓ പ്രാസംഗികരെ, ഇത് രോഗം വിലയാണെങ്കിൽ നാം എല്ലാവരും അവിടെ എത്തുമ്പോൾ അത് മൊത്തമായി എത്രയധികമായിരിക്കും, എന്ത് അധികമായിരിക്കും. നാം ആനന്ദിക്കുന്നതായി കാര്യത്തിൽ നാം അത്രമാത്രം സന്തോഷിച്ചിട്ട് ഞാൻ 90 വയസ്സുള്ള പുരുഷന്മാർ കടന്നു വരുന്നത് കണ്ടിരിക്കുന്നു. ഒരു രാത്രിയിൽ ഒരു വൃദ്ധനായ പ്രാസംഗ്യം എഴുന്നേറ്റിട്ട് പ്രസംഗപീഠത്തിലേക്ക് ഇതുപോലെ നടന്നു വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഈ വൃദ്ധനായ മനുഷ്യന് പ്രസംഗിക്കാൻ പോകുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു കറുത്ത നിരക്കാരനായ മനുഷ്യനായിരുന്നു. ഒരു നീണ്ട വലിയ പ്രാസംഗിയന്റെ കുപ്പായം ധരിച്ചിരുന്നു. അവർ ചെറുപ്പക്കാരായ പ്രാസംഗികരെ എന്തുകൊണ്ട് വിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു. ഈ വൃദ്ധനായ മനുഷ്യൻ എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ദിവസം മുഴുവൻ സഹോദരന്മാർ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അവൻ സ്വർഗത്തിൽ എന്ത് ചെയ്തിരുന്നുവെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിലെ എന്റെ വിഷയത്തെ ഞാൻ ഇയ്യോബ് 7:27 നിന്നും എടുക്കുന്നതാണ്. അവിടെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള കാര്യങ്ങളെ പറഞ്ഞിരിക്കുകയും അവിടെ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇപ്രകാരം അദ്ദേഹം അത് തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കറിയാമോ പിൻസമയത്ത് അവിടെ എന്തോ ഇതുപോലെ തുടങ്ങിയുണ്ടായി? അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ എന്താണ് നടന്നെന്നുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അത് രണ്ടാമത്തെ വരവിലെ ചക്രവാളത്തിലെ മഴവില്ലിൽ കൊണ്ടുവന്നു. മിക്കവാറും ആ സമയമായപ്പോഴേക്കും പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു കഴിഞ്ഞു. അവർക്ക് അവൃദ്ധനായ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകേണ്ടിയിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 95 വയസ്സായിരുന്നു. അദ്ദേഹം ഒരു സ്വല്പം കൂനോടുകൂടി തലയുടെ വക്കത്തായ ഒരു സ്വല്പം മുടിയും അങ്ങനെ എല്ലാം കൂടി ഇതുപോലെയായിരുന്നു. അങ്ങനെ അദ്ദേഹം എത്തിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയും ഭൂഫി ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് മേലോട്ടും താഴോട്ടും ചാടാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ നിങ്ങളുടെ പക്കൽ അത്രയും സ്ഥല സൗകര്യമില്ല. എന്നിട്ട് കഴിയുന്നത്രയും വേഗം അദ്ദേഹം ഇപ്രകാരം തറയിലെത്തി. അത് അച്ചാരമാണ്. ഓ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഓ ഇവിടെ ഇതാ, ഇതൊരു നല്ല സ്ഥാനമായിട്ട് അടുത്ത അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. എനിക്ക് കഴിയുമോ? അതിൽ കുഴപ്പമുണ്ടോ? ആമേൻ പറയുക. ശരി, 2:1 എളുപ്പം ശ്രദ്ധിച്ചു കൊള്ളുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിക്കുക എന്താണ് അർത്ഥമാക്കുന്നത്? ജീവിപ്പിച്ചു എന്നാകുന്നു. നിങ്ങൾ പോയി കഴിഞ്ഞിരിക്കുകയും അവൻ അച്ചാരം കൊണ്ട് നിങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വാസ്തവമായും സകല ഓഹരിയും കിട്ടുമ്പോൾ എന്തായിരിക്കും? പൗലോസ് 3 സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ട് പറഞ്ഞു, കണ്ണു കാണാത്തതും ചെവി കേൾക്കാത്തതും മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. ദൈവത്തിന് അതറിയാം. നിങ്ങൾ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ നിഴലിന്റെ നിഴലായ നിഴലിനാൽ അവൻ ഉയർപ്പിച്ചിരിക്കുന്നു. നിങ്ങളൊരു നിഴലിന്റെ നിഴലിൽ നിന്നും നിഴലിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? നിഴൽ പിന്നെ ഒരു തോടായും തോട്ടിൽ നിന്ന് നദിയായും നദി മഹാസമുദ്രത്തിലേക്ക് മാറ്റുന്നു. ഒരു പുത്തൻ ശരീരമായി നിങ്ങൾ വീണ്ടെടുപ്പിൽ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ തിരികെ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായും വീണ്ടും ഒരു ചെറുപ്പക്കാരിയുമായി ഇനിയും ഒരിക്കലും മരിക്കാൻ കഴിയാതെയായി തീരുകയില്ലേ? നിങ്ങൾ താഴെ ഭൂമിയിലേക്ക് നോക്കിയിട്ട് വിചാരിക്കും, എനിക്ക് കുറച്ച് മുന്തിരി തിന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം കുടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, എനിക്കത് അവിടെ ആവശ്യമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം യേശു വരും. അപ്പോൾ ഈ സ്വർഗീയ ദേഹം, ഞാൻ ജീവിക്കുന്നതായി ആത്മീയ ദേഹം, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ കൂടി ഇനിയും വരികയില്ല. ഇനിയും ഒരു കാമവികാരത്തോടെ അത് വരികയില്ല. എന്നാൽ അവനൊരു കാമവികാരത്തെ കൂടാതെ ജനിച്ചിരിക്കുന്നതിന്റെ കാരണത്താൽ ഞാൻ അത് കൂടാതെ ഉയർത്തെഴുന്നേൽക്കും. ഏതെങ്കിലും ഒരു ദിവസം അവൻ സംസാരിക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും ഒരിക്കൽ ഞാൻ ജീവിച്ചിരുന്ന ദേഹം ഒരു തേജസ്കരിക്കപ്പെട്ട ദേഹമായി ഉയർത്തെഴുന്നേൽക്കും. ഞാൻ നടക്കുകയും ഞാൻ സംസാരിക്കുകയും ഞാൻ ജീവിക്കുകയും ഞാൻ ആനന്ദിക്കുകയും ഹല്ലേലൂയ വരുവാനിരിക്കുന്ന മഹത്തമേറിയ കാലങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുവിൽ കൂടെ ആനന്ദിക്കുകയും ചെയ്യും. അവിടെയാണ് നിങ്ങൾ സഹോദര, അതാണ് സുവിശേഷം. അത് നിമിത്തം ഞാനും പൗലോസ് താൻ എന്താകുന്നുവെന്ന് ഇപ്പോൾ പറയുകയാണ്. ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി വായിച്ചിട്ട് നമുക്ക് രോഗികൾക്കായി പ്രാർത്ഥിക്കാം. ഇത് വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാകുന്നു. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെ കേട്ടിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ വാസ്തവമായും മുന്നേമിക്കലിലും നിത്യജീവനിലും രക്ഷയിലും മറ്റെല്ലാം വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. കർത്താവായ യേശുവിനുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും അവൻ സ്വയമായിട്ട് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനും കൃപയിൽ നിന്നും കൃപയിലേക്കും ശക്തിയിൽ നിന്നും ശക്തിയിലേക്കും മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്കും വരേണ്ടതിനാകുന്നു. പിമ്പോട്ട് വീഴുകയല്ല, എന്നാൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് തുടർന്ന് നീങ്ങിയാണ്. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കുരുടരും, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ പൗലോസ് ഇവിടെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നുവെന്ന് പറയുന്നു. നിങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കുക, അതാണ് അവൻ പറയുന്നത്. നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കുന്നു, എന്നാൽ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കതറിയാം. ശരി, അങ്ങനെ മഹത്വത്തിലെ ദൈവം നമുക്ക് 18-ാം വാക്യം
നോക്കാം.
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ശക്തിയെല്ലാം പോയിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. എന്നാൽ ശക്തി ഇതുവരെ വന്നിട്ടില്ല. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവം തന്റെ ശക്തിയെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തെ ഭാഗത്തിരുത്തുകയും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ഓ, ഞാനത് എടുക്കാതിരുന്നാണ് നല്ലത്. നമുക്കത് രാത്രി മുഴുവൻ എടുക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. വിളിക്കപ്പെടുന്ന സകല നാമവും എല്ലാ വ്യക്തിയുടെയും എല്ലാ പേരുകളും എന്ത് പേരാണ് വഹിക്കുന്നത്? സ്വർഗം മുഴുവൻ യേശുവെന്ന് പേരിട്ടിരിക്കുന്നു. സഭ മുഴുവൻ യേശുവെന്ന് പേരിട്ടിരിക്കുന്നു. എല്ലാത്തിനും യേശുവെന്ന് പേരിട്ടിരിക്കുന്നു. കാരണം ദൈവത്തിനുണ്ടായിരുന്ന ഒരൊറ്റ നാമം അത് മാത്രമായിരുന്നു. അവൻ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹോവ ഇരേ എന്ന് വെച്ചാൽ യഹോവ നിയോഗിക്കപ്പെട്ട ബലിയാകുന്നു. യഹോവ റാഫ, യഹോവ നിന്നെ സൗഖ്യമാക്കുന്നു. യഹോവ, യഹോവയുടെ കൊടി, മനസസ്, അങ്ങനെ യഹോവയും വ്യത്യസ്തമായ യഹോവയുടെ പേരുകളുമാകുന്നു. അവനെ പ്രഭാത നക്ഷത്രം എന്ന് വിളിച്ചിരുന്നു. അവനെ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും വിളിച്ചിരുന്നു. അവനെ ആൽഫ എന്നും ഒമേഗ എന്നും വിളിച്ചിരുന്നു. അവൻ ആദിയും അന്തവുമാകുന്നു. അവൻ ശാഖ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഓ, അങ്ങനെ അവൻ എല്ലാ തരത്തിൽപ്പെട്ട തലപ്പേരുകളാലും അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ ഒരു നാമമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ചാണ് മത്തായി പറയുന്നത്, നിങ്ങൾ പോയി സകല ജാതിയോടും സുവിശേഷം അറിയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ട് പോകുവീൻ. അവിടെ നാമങ്ങളിൽ എന്നല്ല, നാമമാണ്. പിതാവ് ഒരു പേരല്ല, പുത്രൻ ഒരു പേരല്ല, പരിശുദ്ധാത്മാവ് ഒരു പേരല്ല, അതൊരു പേരിന്റെ തലപ്പേരുകളാണ്. ഇത് മൂന്ന് ഗുണവിശേഷങ്ങളോടുകൂടിയ ഒരു നാമം ഒരു ദൈവത്തിന് അവകാശപ്പെട്ടതാകുന്നു. അവന്റെ പേരെന്തായിരുന്നു? ദൂതൻ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ആ കാരണത്താലാണ് അവരെല്ലാം ബൈബിളിൽ ആ രീതിയിൽ സ്നാനപ്പെട്ടിരിക്കുന്നത്. അപ്രകാരമാണ് സെന്റ് ഓഗസ്റ്റിൻ ഇംഗ്ലണ്ടിലെ രാജാവിനെ സ്നാനപ്പെടുത്തിയത്. അത് ക്രിസ്തു മരിച്ചതിന് ഏകദേശം 150-200 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയത്. ശരി, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ
ഇരുത്തുകയും
സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എന്റെ ശരീരത്തിന് എല്ലാത്തിനുമേൽ ശക്തിയുണ്ടെങ്കിൽ എന്റെ ശരീരം എന്താകുന്നുവോ അത് ഞാനാകുന്നു. അത് ശരിയല്ലേ? അതാണ് ഞാൻ. നിങ്ങൾ എന്നെ അറിയുന്നത് അതായിട്ടാണ്. അത് ശരിയല്ലേ? എങ്കിൽ ദൈവമായിരുന്നതെല്ലാം അവൻ യേശുവിലേക്ക് പകരുകയും കാരണം അവൻ ദൈവത്വം ദേഹരൂപത്തിലായിരുന്നതിന്റെ സർവ്വസമ്പൂർണതയായിരുന്നു. അത് ശരിയല്ലേ? യേശു എന്തായിരുന്നു അതെല്ലാം അവൻ തന്റെ സഭയിലേക്ക് പകർന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ അതിലും വലിയതും ചെയ്യും. എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഓ, ഞാനത് പ്രകാരം ഇഷ്ടപ്പെടുന്നു. ഞാൻ ആഫ്രിക്കയിൽ ശുശ്രൂഷയ്ക്കായി പോയതിന്റെ യാത്രയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഞാനത് വായിച്ചിരുന്നില്ല. പ്രവാചകന്റെ ആഫ്രിക്ക സന്ദർശനം എന്ന പുസ്തകം എത്ര പേർ വായിച്ചിട്ടുണ്ട്? അതിൽ ഞാനൊരു ഇന്ത്യക്കാരനായ ബാലനെ നോക്കുന്ന ചിത്രമുണ്ട്. എത്ര പേർ ആ ചിത്രം കണ്ടിട്ടുണ്ട്? 15 വർഷങ്ങളിലും അധികമായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സുവിശേഷകൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അത്ഭുതം നടത്തപ്പെട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ അവർക്ക് തലവേദനയാണെന്നും സുഖപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ജനങ്ങൾ വയറുവേദനയാണെന്നും സുഖപ്പെട്ടിരിക്കുന്നുവെന്നും മറ്റെല്ലാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എന്തോ സൃഷ്ടിക്കപ്പെടുകയോ എന്തോ ഉണ്ടാക്കപ്പെടുകയോ ചെയ്തതാണ്. ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അത് കണ്ടിട്ടുണ്ടാകേണ്ടിയിരുന്നു എന്ന് ഞാൻ ഓർത്തു. ആ ഇന്ത്യക്കാരനായ ബാലന്റെ കാലുകളിൽ ഒന്ന് ഏകദേശം ഇത്രയും വലുതായിരുന്നു, മറ്റേത് സാധാരണ മനുഷ്യരുടേതുപോലെയുള്ള ഒരു കാലായിരുന്നു. നിങ്ങൾ അവന്റെ താങ്ങ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവന്റെ ചെരുപ്പുകൾ ഏകദേശം 14-15 ഇഞ്ച് ഇതുപോലെ ഉയരത്തിലായിരുന്നു. അതിന്റെ അടിയിലായി ഒരു ലോഹ കഷ്ണമുണ്ടായിരുന്നു. 2 നീണ്ട് ഉയർന്നു നിൽക്കുന്ന തൂണിന്മേൽ അവന്റെ ചെരുപ്പുകൾ ഉറപ്പിച്ചിരുന്നു. ഞാൻ നിൽക്കുന്നിടത്തേക്ക് അവൻ നടന്നു വരികയും അവർ അവനെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അവന്റെ പക്കൽ 2 ഊന്നുകോലുണ്ടായിരുന്നു. അവൻ തന്റെ വലിയ ലോഹം കൊണ്ടുള്ള ചെരുപ്പെടുത്തിട്ട് ഇപ്രകാരം താഴേക്ക് വെച്ചുകൊണ്ടുവന്നു. ഞാൻ അവന്റെ കാലുകളിലേക്ക് നോക്കി, അത് ഏകദേശം ഇത്രയും വലുതായിരുന്നു. ഇപ്പോൾ ആ ജനങ്ങൾ മുഹമ്മദിയനായിരുന്നു. പത്രങ്ങൾ എന്താണ് എഴുതിയിരുന്നതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആഫ്രിക്കയിൽ നിന്നും എനിക്ക് അയച്ചു തന്ന നമ്മുടെ തിരികെ വരുന്ന പ്രചാരണ പ്രവർത്തകനായ സഹോദരൻ സ്റ്റിക്കർ എനിക്ക് അയച്ചു തന്ന എന്റെ പക്കൽ ഇവിടെ ആയിട്ടുണ്ട്. എപ്രകാരം ബില്ലി ഗ്രഹാം അതിന്മേൽ പിന്നോട്ട് വലിക്കപ്പെടുകയും മുഹമ്മദിയർ അവനെ സമുദ്രത്തിലേക്ക് തള്ളുകയുമായിരുന്നതിന്റെ ഒരു കുറിപ്പായിരുന്നു. എന്താണ് കാര്യം? മിഷനറിമാർ പ്രവർത്തന രംഗം വിട്ടുപോകുകയാണ്. ഇനിയും അധികം നിന്നിട്ട് എന്താണ് പ്രയോജനം? അവർ അധിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ബില്ലി ഗ്രഹാമിനെ സ്നേഹിക്കുന്നു. കൂടാതെ അദ്ദേഹം അത്ഭുതവാനായ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ബില്ലി ഗ്രഹാം അവനെ ഒരു നിമിഷം നിൽക്കൂ എന്ന് പറഞ്ഞ് എതിർക്കേണ്ടിയിരുന്നു. ഇവിടെയുള്ള ചില സ്വയം പശപിടിച്ചവരായ ബാപ്റ്റിസ്റ്റുകാർ അവനെ അത് ചെയ്യാൻ വിട്ടിരുന്നുവെങ്കിൽ അവൻ അത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബില്ലി ഗ്രഹാം ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു നിമിഷം നിൽക്കുക, ഞാനൊരു സുവിശേഷ ശുശ്രൂഷകനാകുന്നുവെന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. നിങ്ങൾ പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, യേശു വെറും ഒരു മനുഷ്യൻ മാത്രമാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ അതിനെ ഒരു വാദപ്രതിവാദത്തിനായി വെല്ലുവിളിക്കുന്നു. ഞാൻ പിശാചിന്റെ വെല്ലുവിളികളെ എടുക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, ഞാൻ അവനെ തിരികെ വെല്ലുവിളിച്ചിട്ട് പറയാമായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും കൂടി തമ്മിലാകാം. ഞാൻ ഒരു ദിവ്യത്വത്തിന്റെ ഡോക്ടറാകുന്നു, ബില്ലി ഗ്രഹാമും ദിവ്യത്വത്തിന്റെ ഡോക്ടറാകുന്നു. ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് യേശു തന്നെ ക്രിസ്തുവായിരുന്നു എന്ന് തെളിയിച്ചു തരട്ടെ. അത് ദിവ്യ രോഗശാന്തിയിൽ എത്തുമ്പോൾ എന്റെ പക്കൽ ആ കൃപാവരങ്ങളില്ല. എന്നാൽ അതുള്ളതായ കുറച്ച് സഹോദരന്മാർ നമുക്കിവിടെയുണ്ട്. അവരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിൽ ഒരാളെ ഞാൻ വിളിക്കട്ടെ. അത് ഓറൽ റോബർട്ട്സോ മറ്റാരെങ്കിലുമോ ഒരു മഹത്തായ ശുശ്രൂഷയോടുകൂടിയ വാസ്തവമായും അവിടേക്ക് കടന്നു വന്നിരുന്നേനെ. അവിടേക്ക് കടന്നു വന്നിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണുക. അപ്പോൾ ക്രിസ്തുമതം നിങ്ങൾ വിചാരിക്കുന്നതല്ല എന്ന് മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം അവനെ വിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയതിന്റെ കാരണത്താൽ എല്ലാവരും നിരാശരാക്കപ്പെട്ടിരുന്നു. പിശാച് നിങ്ങൾക്കൊരു വെല്ലുവിളി തരുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അവന്റെ മുഖത്ത് പ്രകാരം തുപ്പിയിട്ട് നടന്നു പോകുമായിരുന്നു. അത് ശരിയാണ്. എന്നാൽ ബില്ലിക്ക് അത് അങ്ങനെ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ആ മുഹമ്മദിയനെ ഒരു പാഴ്ചെടി പോലെ തോന്നിപ്പിക്കാമായിരുന്നു. അവന് ബൈബിളിൽ നിന്നും യെശയ്യാവ് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാകുന്നുവെന്ന് ചോദിക്കാമായിരുന്നു. ഈ മനുഷ്യൻ ആരായിരുന്നു? അവൻ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഈ പ്രവാചകൻ ആരായിരുന്നു? വരുവാനുള്ള മശീഹ ആരാകുന്നു? അവൻ മുഹമ്മദിൽ എവിടെയാണ് അത് കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരിക. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. മുഹമ്മദിൽ അതെന്നെ ഒന്ന് കാണിക്കുക. അവനെ പ്രകാരം കരഞ്ഞുകൊണ്ട്, എന്റെ ദൈവമേ നീ എന്നെ തള്ളിക്കൈവിട്ടതെന്ത്? അവർ എന്റെ കൈകളെയും കാലും തുളച്ചു. നിങ്ങളുടെ സ്വന്തം വചനത്താൽ, നിങ്ങളുടെ സ്വന്തം നിയമത്താൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അവൻ ആ മുഹമ്മദിയനെ അത്രമാത്രം മോശമായ രീതിയിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ട് അവൻ എവിടെയായിരുന്നുവെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നേനെ. എന്നാൽ ആ താളുകൾ മറിച്ചപ്പോഴാണ് എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചത്, എന്റെ ഹൃദയത്തെ ആനന്ദിക്കുന്നതിനിടയാക്കിയത്. ബില്ലി അതിനെ എതിരിട്ടിരുന്നുവെങ്കിലും അവിടെ അത് പറഞ്ഞിരുന്നു. അത് തെറ്റായിരുന്നുവെന്ന് മുഹമ്മദിയർക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം റെവറന്റ് വില്യം ബ്രൺഹാം സൌത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ തർക്കമില്ലാത്ത അത്ഭുതങ്ങൾക്ക് ശേഷം അത്ഭുതങ്ങളും ദിവ്യശക്തിയും വെളിപ്പെടുത്തിയിട്ട് 10,000 മുഹമ്മദിയർ ഒറ്റവട്ടം നിലത്ത് വീണ് അവരുടെ ജീവൻ ക്രിസ്തുവിന് നൽകി എന്നവിടെ പറഞ്ഞിരുന്നു. പരിപൂർണമായിട്ടും അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. ഈ മൌലിക അവകാശക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം. നിങ്ങൾ അതെന്നോട് പറയരുത്. ഒരു വട്ടം ഒരാൾ യേശുവിന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, റബി, അവനൊരു പരീശനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ അതറിയുന്നു. ഞങ്ങൾക്കതറിയാം. കാരണം ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് മനസ്സിലാക്കുന്നു, ഞങ്ങൾക്കതറിയാം. എന്നാൽ ഞങ്ങൾക്കത് ഏറ്റുപറയാൻ കഴിയില്ല. ഞങ്ങളത് ചെയ്താൽ ഞങ്ങളുടെ സഭയിൽ നിന്നും പുറത്താക്കപ്പെടും. ഞങ്ങളുടെ മാന്യത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതിനാൽ യേശുവനോട് നീ വീണ്ടും ജനിച്ചിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ മുഹമ്മദീയനായ ബാലൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ അവന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഒരു കള്ളത്തെ എടുക്കുകയില്ല. അവിടെ ഇതാ അവൻ അവന്റെ ഒരു കാലം മറ്റേതിൽ നിന്നും ഏകദേശം 15 ഇഞ്ച് ചെറുതായിട്ട് ഒരു ലോഹത്തിന്റെ ചെരുപ്പം ധരിച്ചുകൊണ്ട് നിന്നിരുന്നു. ഞാൻ അവനോട്, നീ ഇംഗ്ലീഷ് പറയുമോ എന്ന് ചോദിച്ചു. ഇല്ല ശ്രീമാൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയില്ല എന്ന് വ്യാഖ്യാതാവ് പറഞ്ഞു. ഈ രീതിയിലായിട്ട് എത്ര നാളായി എന്ന് ഞാൻ വ്യാഖ്യാതാവോട് ചോദിച്ചു. ജന്മം മുതലാകുന്നു. നിനക്ക് കാലനക്കാമോ? ഇല്ല ശ്രീമാൻ. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു മുഹമ്മദിയനാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നെ സുഖപ്പെടുത്തിയാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അവൻ എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അവനത് സുഖപ്പെടുത്തുകയാണെങ്കിൽ, ഈ കാലം മറ്റേതുപോലെ ആകുകയാണെങ്കിൽ നീ അവനെ സ്വീകരിക്കുമോ? ഞാൻ സ്വീകരിക്കും. അപ്പോൾ ദൈവമേ, നീ എന്ത് ചെയ്യും? അതായിരുന്നു അടുത്ത കാര്യം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകപ്പെട്ടിരുന്നു. സഹോദരൻ മൈക്ക് അവിടെ അതായിരുന്നു തോന്നിയത്. അദ്ദേഹം എന്ത് പറയാൻ പോകുകയായിരുന്നുവെന്ന് ഞാൻ ഒരു മിനിറ്റ് കാത്തിരുന്നു നോക്കി. അങ്ങനെ ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ഈ ബാലൻ നടന്നു പോകുന്നതും ഒരു ഭിത്തിയുടെ ഒരു വശത്തു കൂടി നടന്നു പോകുന്നതും കണ്ടു. മുഹമ്മദിയരായ എത്ര പേർ ഇത് സ്വീകരിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ ഇതാ മുഹമ്മദിയനായ ഒരു ബാലൻ ഇവിടെ നിൽക്കുന്നത് നോക്കുക. ഡോക്ടർമാരായ നിങ്ങൾ അവനെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവനിതാ അവിടെ നിൽക്കുന്നു. ഓ, അപ്പോൾ എവിടെയാണ് നിങ്ങളെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ മറ്റാരുമില്ല, ഇവിടെ അവനായിരുന്നു. ഞാൻ പറഞ്ഞ, മകനെ, ഈ രീതിയിൽ നടക്കുക. അവർ അവനെ പിടിക്കുകയും അവൻ അവിടെ നടന്നെത്തുകയും ചെയ്തു. 14 ഇഞ്ചോളം ചെറുതായി കാണപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് അപ്രകാരമായിരുന്നു. അതെ, എന്നാൽ ദൈവപുത്രനായ യേശുവിന് അവനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. മുഹമ്മദിയരായ നിങ്ങൾ അത് വിശ്വസിച്ചിട്ട് അവനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിക്കുമോ? 1000 കറുത്ത കരങ്ങൾ അവിടെ ഇപ്രകാരം ഉയർത്തപ്പെട്ടു. കർത്താവേ, സമയം ഇപ്പോൾ ഇതാകുന്നു. ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവേ, നീ എപ്പോഴെങ്കിലും എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉത്തരം നൽകുക. ഇത് നിന്റെ മഹത്വത്തിനും ഇത് നിനക്ക് വേണ്ടിയുമാകുന്നു. ഈ ബാലനെ സുഖപ്പെടുത്താൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഞാൻ ഇപ്രകാരം അവന്റെ മേൽ പ്രാർത്ഥിച്ചിട്ട് നിന്റെ ചെരുപ്പെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു. ആ വ്യാഖ്യാതാവ് വളരെ വിചിത്രമായിട്ട് എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, നിന്റെ ചെരുപ്പഴിക്കുക. അവൻ അത് അഴിച്ചു. കാരണം എന്താണ് സംഭവിക്കാൻ പോയിരുന്നതെന്ന് ഞാൻ ആ ദർശനത്തിൽ കണ്ടിരുന്നു. അവനെ ദൂരിയെടുത്തിട്ട് എന്റെ അടുക്കലേക്ക് നടന്നു വരികയും അവന്റെ രണ്ട് കാലുകളും സാമാന്യ നിലയിലായിട്ട് രണ്ട് കാലുകളും പുതിയതുപോലെയായിട്ട് അവൻ നടന്നു വന്നു. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ചോദിച്ചു. അവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുകയില്ലായിരുന്നു. അവൻ ഇപ്രകാരം നടന്നുകൊണ്ട് ഓ അള്ളാ 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 എന്ന് വിളിച്ചു. ജീസസ് ജീസസ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞു. ഓ യേസസ് യേസസ്, പിന്നെയും യേശു യേശു എന്ന പോലെ പറയാൻ തുടങ്ങി. അവിടെ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടോ? എന്ന് ഞാൻ ചോദിച്ചു. ജൂലിയസ് സ്റ്റാറ്റ്സ്ക്ലേവിനെ എത്ര പേരറിയും? സഹോദരൻ സ്റ്റാറ്റ്സ്ക്ലേവിയുടെ സഭയിൽ വരുന്നു. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൺഹാം, ഒരു നിമിഷം നിൽക്കൂ. ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നിട്ട് എനിക്കതിന്റെ ചിത്രമെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. എടുത്തുകൊള്ളുക എന്ന് ഞാൻ പറഞ്ഞു. ഇവിടേക്ക് നടന്നു വന്ന് നിന്റെ ചെരുപ്പുകളുമായി ഇവിടെ നിൽക്കുക. അവൻ ഇപ്രകാരം നിൽക്കുകയും ആ ബാലന്റെ ചിത്രമെടുക്കുകയും അവന്റെ കാലുകൾ രണ്ടും സാമാന്യമായ രീതിയിൽ നേരെയായിട്ട് അവൻ തന്റെ പഴയ ചെരുപ്പും താങ്ങും ഇപ്രകാരം പിടിച്ചുകൊണ്ട് നിന്നിരുന്നു. മുഹമ്മദിയരായ നിങ്ങളിൽ എത്ര പേർ പ്രവാചകനായ മുഹമ്മദിനെ ഉപേക്ഷിച്ചിട്ട് യേശുവിനെ ദൈവപുത്രനായി വിശ്വസിച്ചിട്ട് അവനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിക്കുമെന്ന് ഞാൻ ചോദിച്ചു. 10,000 കൈകൾ ഉയർന്നിരുന്നു. ഹല്ലേലൂയ. അവർ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. കാരണം നാം ഹോളി റോളറുകാരാണെന്ന് അവർ നമ്മെ വിളിക്കുന്നു. അതേപോലെ തന്നെ ദൈവം പ്രവർത്തിക്കുകയും അവൻ തന്റെ സഭയെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ചിന്തിക്കാവുന്നതിനും പ്രവർത്തിക്കാവുന്നതിനും മേലെയായി അത്യധികം സമൃദ്ധമായി അവൻ അത് ചെയ്യുന്നു. അവൻ എപ്പോഴും ആയിരുന്നത്രയും തന്നെ ഇന്ന് രാത്രിയിലും അവൻ ദൈവമാകുന്നു. അതുകൊണ്ട് സ്നേഹിതരെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറയട്ടെ. എന്റെ വാത്സല്യമേറിയതും വിലയേറിയതുമായ ജനങ്ങളെ, ഈ ദേശത്തായിരിക്കുന്ന നിങ്ങളും ടേപ്പിന്റെ ദേശത്തായിരിക്കുന്ന മറ്റുള്ളവരും, അവർ വിദേശത്തും അവർ എവിടെയായാലും, നിങ്ങൾ ഭയപ്പെടരുത്. എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളും. പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം നേരാക്കിക്കൊള്ളുക. വൃദ്ധരായ നിങ്ങളും യൗവനക്കാരായ ജനങ്ങളും ഓർത്തുകൊള്ളുക. ഈ ശ്വാസം ഈ ജീവനും വിട്ടു പോകുമ്പോൾ, കൂടാതെ മാതാക്കളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണുമ്പോൾ, ആ ബാലിക 8 ദിവസമോ 5 ദിവസമോ ആകുന്നതിനു മുമ്പ് മരിച്ചിരിക്കുകയും നിങ്ങൾ അവളെ കാണുമ്പോൾ അവൾ ഒരു മനോഹരിയായ ചെറുപ്പക്കാരി സ്ത്രീയായിരിക്കും. ആ അപ്പൂപ്പൻ വൃദ്ധനായി കുനിഞ്ഞിരിക്കുകയും താൻ എവിടേക്ക് പോകുകയാണെന്ന് കഷ്ടിച്ച് കാണാൻ കഴിയുകയും ചെയ്യുമ്പോൾ, അമ്മച്ചിയായ നിങ്ങൾ അദ്ദേഹത്തെ അവിടെ കാണുമ്പോൾ, അദ്ദേഹം ഒരു നല്ല സുന്ദരനായ ചെറുപ്പക്കാരനും അത്രയും ചെറുപ്പമായിട്ട് 20 വയസ്സോളം പ്രായമായിരിക്കുകയും യൗവനത്തിന്റെ പുഷ്ടിയിലുമായിരിക്കും. ആ രീതിയിൽ അദ്ദേഹം എന്നേക്കുമായിരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൈകളെ തൊടാൻ കഴിയും. നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് കൈപിടിച്ച് കുളിക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ കൈകൾ അദ്ദേഹത്തിന്റെ മേലിടും. എന്നാൽ അവൻ നിങ്ങളുടെ ഭർത്താവായിരിക്കില്ല, അവൻ സഹോദരനായിരിക്കും. ഹോ, അവൻ ഭർത്താവിനേക്കാളും മഹാനായിരിക്കും. നിങ്ങൾ അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ അത് ഫിലിയോ ആയിരുന്നു. അഗാപ്പോ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ആ യഥാർത്ഥമായ ദിവ്യ സ്നേഹം നിങ്ങളെ പിടിക്കുന്നതുവരെ കാത്തിരിക്കുക. അതിനുശേഷം എന്താണെന്ന് നോക്കുക. ഇവിടെ നമുക്കുള്ളത് വെറും ഒരു എരിയുന്ന ചവറുകൂനിയാകുന്നു. അതിൽ യാതൊന്നുമില്ല, യാതൊരു പ്രയോജനവുമില്ല. എന്റെ സ്നേഹിത, നിങ്ങൾ ചെയ്യുന്നതിനായി ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം മറ്റുള്ള 2 അധ്യായങ്ങളെ കൂടി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചട്ടാക്കോയിലെ യോഗങ്ങൾക്ക് മുമ്പായി എനിക്ക് സ്വല്പം വിശ്രമിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെ അവിടെയുള്ള യോഗങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുകയില്ല. അവിടെ വളരെയധികം വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. ഇത് സഭയ്ക്ക് മാത്രമായിട്ടാകുന്നു, മനസ്സിലായോ? ഞാൻ ആഗ്രഹിക്കുന്നതെന്തും പ്രസംഗിക്കുന്നതിനുള്ള അവകാശം എനിക്കിവിടെയുണ്ട്. ഇത് എന്റെ കൂടാരമാണ്. ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. ഈ ജനങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അതെ ശ്രീമാൻ, ഞാൻ സത്യമായും വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ പിന്നെ അതിൽ നടക്കുന്നത് എത്രയോ കൂടുതലാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയുന്നത് തന്നെ നിങ്ങളുടെ വഴിയിൽ സംശയിക്കുകയും ഇടരുകയും ചെയ്യുന്നതിന് ഉപകാരം കൂടുതലായി നടക്കുവാനിടയാക്കുന്നു. നാം വെളിച്ചത്തിൽ എഴുന്നേറ്റിട്ട് വെളിച്ചത്തിൽ നടക്കുകയും നിങ്ങൾ ഏത് വഴിയിലാണെന്ന് അറിയുകയും ചെയ്യാം. അത് സത്യമാണ്. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും യഥാസ്ഥാനത്തായി സ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഗൃഹനായികയല്ലാതെ മറ്റ്യാതൊന്നുമായിരിക്കില്ല. നിങ്ങൾ പറയും, സഹോദരൻ ബ്രഹാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഒരുപക്ഷെ ദൈവം നിങ്ങളെ ഇവിടെ ഒരു കുടുംബത്തിലെ മക്കളെ വളർത്തുന്നതിനായി കൊണ്ടുവന്നതായിരിക്കാം. ആ കുടുംബത്തിലെ മക്കളിൽ നിന്നും വേറൊരു കുടുംബത്തിലെ മക്കളുണ്ടായിട്ട് അതൊരു പ്രാസംഗികനാകുകയും അത് ലക്ഷക്കണക്കിന് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യും. നിങ്ങളിവിടെ എത്തേണ്ടിയിരുന്നു. നിങ്ങളിവിടെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കതറിയാമോ? നിങ്ങൾ പറഞ്ഞേക്കാം, എല്ലാമായിട്ട് ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിരിക്കുന്നത് വയലിലെ കട്ടകളൊടിച്ച് നിലം നിരപ്പാക്കുക മാത്രമാണ്. എല്ലാ ദിവസവും വൈകിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ഞാൻ എങ്ങനെ എന്ത് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പാവം പിടിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്കിടാൻ ചെരുപ്പ് പോലുമില്ലാഞ്ഞിട്ട് ഞാനിരുന്ന് കരയുമായിരുന്നു. എന്റെ പക്കൽ ഒരു പഴയ കുതിരവണ്ടി ഉണ്ടായിരുന്നു. ഞാനും മോവും കൂടി പള്ളിയിൽ പോകുമായിരുന്നു. സഹോദര, വിഷമിക്കണ്ട. നീ അവനെ സ്നേഹിക്കുക മാത്രം ചെയ്യുക. അവന് നിനക്കായി ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. നിങ്ങളായിരിക്കുന്ന രീതിയിൽ തന്നെ നേരായിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. നിങ്ങളൊരു സന്ദേശം ഒരിക്കലും പ്രസംഗിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ അത് ചെയ്യുന്നവന്റെ ഒരു വലിയ പൂപ്പനായിരിക്കാം. നിങ്ങൾക്കറിയാമോ, ദൈവം ഈ കാര്യത്തിൽ വരവ് വെച്ചിരുന്നു. അവന്റെ പേര് നമുക്ക് നോക്കാം. അത് ലേവിയായിരുന്നു. അവൻ അബ്രഹാമിന്റെ കടിപ്രദേശത്തായിരിക്കുമ്പോൾ മൽക്കിസദേക്ക് അബ്രഹാമിന് എതിരേറ്റ് വരുമ്പോൾ അവൻ ദശാംശം കൊടുത്തിരുന്നു. എത്ര പേർക്കറിയാം? അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് ലേവിയെ ജനിപ്പിച്ചു. അത് അവന്റെ അപ്പന്റെ വലിയപ്പന്റെ വലിയ പൂപ്പനായിരുന്നു. അവൻ തന്റെ വലിയ പൂപ്പന്റെ കടിപ്രദേശത്തായിരിക്കുമ്പോൾ, വലിയ പൂപ്പനിൽ വിത്തായി കിടന്നിരുന്നപ്പോൾ, അവൻ മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തിരുന്നതായി വരവ് വച്ചിരിക്കുന്നു. ഹോ മൈ 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 സഹോദര, ഓ, ഒരു ഇംഗ്ലീഷുകാരനായ മനുഷ്യൻ ഒരു രാത്രിയിൽ ഇംഗ്ലണ്ടിൽ വെച്ച് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ വളരെ സന്തോഷവാനാകുന്നു, ഞാൻ വളരെ സന്തോഷവാനാകുന്നു. അതെ, അത് സത്യമാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷവാനാകുന്നു. ഏതെങ്കിലും ഒരു മഹത്വമേറിയ ദിവസം, ആ ദിവസം എപ്പോഴായിരിക്കുമെന്ന് എനിക്കറിയില്ല. അതൊരു ദർശനമായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നുവെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എല്ലായ്പ്പോഴും ഇതിന്റെ ഓർമ്മയിൽ വെച്ചിരുന്നു. തേപ്പ് കേൾക്കുന്നവരും അത് തന്നെ ചെയ്യുക എന്ന് ഓർമ്മയിരിക്കട്ടെ. ഞാനൊരു ദർശനത്തിലായിരുന്നോ അതോ ആത്മാവിൽ എടുക്കപ്പെട്ടപ്പോഴായിരുന്നോ എന്നെനിക്കറിയില്ല. എന്നാൽ ഞാൻ സഹോദരൻ നെവിലിനെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പോലെ അത് അത്രമാത്രം വാസ്തവമായിരുന്നു. എനിക്ക് ആ ജനങ്ങളെ നോക്കി അവരോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. എന്റെ ആദ്യത്തെ ഭാര്യ അവിടെ നിന്നിരുന്നു. അവൾ എന്നെ എന്റെ ഭർത്താവ് എന്ന് വിളിച്ചില്ല. അവൾ എന്നെ എന്റെ പ്രിയമേറിയ സഹോദര എന്ന് വിളിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം പോയിരുന്ന ഒരു പെൺകുട്ടി അവിടെ നിന്നിരുന്നു. ഒരുപക്ഷെ അവളുടെ ചില ബന്ധുക്കാർ ഇവിടെ ഇരിപ്പുണ്ടാകാം. അത് യു ടി കെയിൽ നിന്നുള്ള ആലീസ് ലൂയിസ് ആയിരുന്നു. ഒരു നല്ല രാജകീയ ക്രിസ്ത്യാനി പെൺകുട്ടിയായിരുന്നു. അവൾ സ്വല്പം താമസിച്ച് വിവാഹിതയാകുകയും ആദ്യത്തെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. അത് ആലീസ് ലൂയിസ് ആയിരുന്നു. അവളുടെ ശവയടക്ക മുറിയിലേക്ക് അവളെ കാണുന്നതിനായിട്ട് ഞാൻ നടന്നു ചെന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൾ മരിച്ചുപോയെന്ന് അറിഞ്ഞിരുന്നു. ഞാൻ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ മുറിയിൽ ആരുമില്ലായിരുന്നു. ഇവിടെ ഇന്ന ഇന്ന പേരോടുകൂടിയ ഒരു സ്ത്രീ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവളുടെ പേര് ഇമേൾക്ക എന്നായിരുന്നു. അവൾ ഒരു നല്ല ക്രിസ്ത്യാനി പയ്യനെ വിവാഹം കഴിച്ചിരുന്നു. അവൾ ഒരു നല്ല ക്രിസ്ത്യാനി പെൺകുട്ടിയായിരുന്നു. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ 18-ഉം 19-ഉം വയസ്സായിരിക്കുമ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോടൊപ്പം പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്ത്യാനിയായിട്ട് അവളെക്കുറിച്ച് യാതൊന്നും അറിയാതെ, എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയുമായിരുന്നു. ഞാനോ ഒരു പാപിയായിരുന്നു. എന്നാൽ ഞാൻ അവളോടൊപ്പം പോയിരുന്നു. അവളുടെ ഭർത്താവ് ഒരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയും ഒരു യഥാർത്ഥ പുരുഷനുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവൾ മരിച്ചുപോയെന്ന്. ഞാൻ പത്രത്തിൽ കൂടി അറിയുകയും കൂടാതെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ അവിടെയുള്ള കൂട്സിന്റെ അടുക്കൽ എത്തിയിട്ട് ശ്രീമതി എമേർക്കെ നിങ്ങൾക്ക് ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, അവൾ ആ മുറിയിൽ അവിടെയുണ്ട്. ഞാൻ അവളുടെ ശവപ്പെട്ടിയുടെ അടുക്കൽ ചെന്ന് നിന്നു. ഞാൻ ഓർത്തു, ആലീസ്, ഞാൻ ഇരുണ്ട തുറുങ്കുകളിലും ഇരുണ്ട വഴികളിലുമായിട്ടുണ്ട്. ഞാനും നീയും കൂടി വഴിയിൽ കൂടി നടക്കുകയും അവർക്ക് കളിക്കുന്ന വള്ളങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിൽ നദിയിൽ കൂടി പോകുകയും അവർ കാലിയോ പാടിയിരുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. വഴിയിൽ കൂടി നാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. നീ എന്തൊരു മഹളയായിരുന്നു. നിന്റെ ജീവിതത്തിനു വേണ്ടി ഞാൻ എത്രമാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരി, വിശ്രമിക്കുക. ദൈവത്തിന്റെ സമാധാനത്തിൽ വിശ്രമിക്കുക. കഴിഞ്ഞ രാത്രിയിലെ ദർശനത്തിൽ അവൾ എന്റെ അടുക്കൽ ഓടിയെത്തിയിരുന്നു. എന്റെ വാഴ്ത്തപ്പെട്ട സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ ചുറ്റിപ്പിടിച്ചു. ഓ സഹോദര, സഹോദരി, അതെന്നെ മാറ്റിയിരിക്കുന്നു. എനിക്കിനിയും ഒരിക്കലും അതേപോലെ ആയിരിക്കാൻ കഴിയില്ല. ഇതത്രമാത്രം വാസ്തവികമായിരിക്കുന്നു. ഞാൻ നിങ്ങളെ നോക്കുന്നത് പോലെ ഇത് വാസ്തവമാകുന്നു. അതുകൊണ്ട് യാതൊരു ഭയവുമില്ല. ഈ രാത്രി കഴിയും മുമ്പേ ഞാൻ മരിച്ചു പോയിരിക്കാം. ഞാൻ എന്റെ കൊച്ചുമകനായ യോസഫിനെ വളർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ പ്രസംഗപീഠത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഈ ബൈബിൾ എടുത്തിട്ട് ഞാൻ ഒരു സ്ഥാനത്തെത്തുമ്പോൾ ഞാൻ യോസഫിനെ പ്രസംഗപീഠത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേലായിട്ട് അവനൊരു ചെറുപ്പക്കാരനായി നിന്ന് പ്രസംഗിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. അവനൊരു പ്രവാചകനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ജനിക്കുന്നതിന് 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. വേദിയുടെ അടുക്കൽ വെച്ച് ഞാൻ കുട്ടികളെ സമർപ്പണം ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞിരുന്നതെന്ന് അറിയാതെ യോസഫെ, നീ ഒരു പ്രവാചകനാകുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഓർക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോൾ അവൻ എന്റെ അടുക്കലേക്ക് വന്നിട്ട്, ഡാഡി, യേശുവിന് നിനക്കുള്ളതുപോലെ കൈകളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ മകനെ, ഉണ്ട്. എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഞാൻ സാറയെ സ്കൂളിൽ നിന്നും വരുന്നത് കാത്തുകൊണ്ട് സൈക്കിളിൽ ഇരിക്കുകയായിരുന്നു. അത് അവന്റെ പെങ്ങളാകുന്നു. അങ്ങനെ അവൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ അവനെ വഴിയിൽ പോകാൻ വിടുകയില്ലായിരുന്നു. അവന് പ്രകാരം അവിടെ കാത്തിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ മേലോട്ട് നോക്കിയപ്പോൾ നിന്റേതുപോലെയുള്ള ഒരു കരം, ഒരു വെളുത്ത കൈയുറയോടുകൂടിയ കൈ എന്റെ മേലായി പിടിച്ചിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, അത് നേരെ മുകളിലേക്ക് പോയി. അത് യേശുവിന്റെ കരങ്ങളാണോ മേലോട്ട് പോയിരുന്നത് എന്നവൻ ചോദിച്ചു. ഞാൻ അവന്റെ അമ്മയെ നോക്കി, അവൾ എന്നെയും നോക്കി. അവൻ ശ്രീമതി വുഡ്സിന്റെ അടുക്കിലേക്ക് പോയിരുന്നു. അവർ എവിടെയായിരുന്നാലും അവർ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ അവനെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. കഴിയാവുന്ന എല്ലാ രീതിയിലും ചോദ്യം ചെയ്തു. അതൊരു ദർശനമായിരുന്നു അവൻ കണ്ടത്. ജോസഫ് നിൽക്കുന്ന സമയം എനിക്ക് കാണാൻ കഴിയുമ്പോൾ, യേശുവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അവൻ വിവാഹിതനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു വൃദ്ധനായ മനുഷ്യനായിരിക്കുന്നു. നരച്ച താടി എന്റെ കഴുത്തിന് ചുറ്റുമായിരിക്കുന്നു. 2-3 ലക്ഷത്തിലും കൂടുതൽ ആത്മാക്കളെ എനിക്ക് കഴിയുമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി അയക്കാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ഭൂമിയുടെ എല്ലാ മൂലയ്ക്കും സുവിശേഷം പ്രസംഗിക്കുക എന്നത് എന്റെ തീരുമാനമാകുന്നു. അതെ ശ്രീമാൻ, അതുകൊണ്ട് ദൈവമേ എന്നെ സഹായിക്കണമേ, ഞാനത് ചെയ്യും. സഹോദരൻ മൈക്ക്, അതുകൊണ്ട് ആ സമയം വരുന്നത് എനിക്ക് കാണാൻ കഴിയും. മീഡയെ മാമയായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് കാണാൻ കഴിയും. അവളെ ഞാൻ എന്റെ ഓമനെ എന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അവളുടെ തലമുടി നരയ്ക്കുന്നതും ഞങ്ങൾ പോകുന്നതും മാഞ്ഞു പോകുന്നതും കാണുന്നു. റിബേക്കയ്ക്ക് വേണ്ടി ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. അവളെ സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകൻ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു, അവൾ ഇതുപോലെ തന്നെ പോകുകയാണെങ്കിൽ സഹോദരൻ ബ്രഹാം അവൾ എന്ത് ചെയ്യുമെന്ന് കഷ്ടിച്ചേ പറയാൻ പറ്റുകയുള്ളൂ. അവൾ സംഗീതത്തിൽ ഇപ്രകാരം മുമ്പോട്ട് പോകുന്നു. ഞാൻ സാറയെ ഓർഗനിലും ബെക്കിയെ പിയാനോയിലും ജോസഫിനെ പ്രസംഗവേദിയിലും കാണാൻ ആഗ്രഹിക്കുന്നു. അത് സംഭവിച്ചു കാണാൻ കഴിയുമ്പോൾ എനിക്ക് മാമായിക്കും പതറി നടന്നുകൊണ്ട് വരാനും ഞാൻ എന്റെ പഴയ വടിയുടെ സഹായത്താൽ ഏതെങ്കിലും രാത്രിയിൽ വഴിയിൽ കൂടെ നടന്നുവന്ന് എന്റെ മകൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഇതേ സുവിശേഷത്തെ പ്രസംഗിക്കുന്നത് നോക്കിക്കാണാൻ കഴിയും. ഞാൻ ഈ പഴയ പുസ്തകം എടുത്തിട്ട് പറയും, മകനെ, ഇതാ അതിവിടെയാകുന്നു, ഇത് നിന്റേതാകുന്നു. നീ ഇതോടൊപ്പം നിന്നുകൊള്ളുക. ഒരു വാക്കുപോലും ഒത്തുതീർപ്പ് ചെയ്യരുത്. പ്രിയെ, നീ ഇതുമായിട്ട് നിന്നുകൊള്ളുക. ആർ നിനക്കെതിരാണെന്നും ആര് നിനക്ക് വിപരീതമാണെന്നും നീ കാര്യമാക്കരുത്. ദൈവം നിനക്ക് വേണ്ടിയാകുന്നു. നീ എല്ലാ വചനവും അത് അവിടെ എഴുതിയിരിക്കുന്ന പ്രകാരം തന്നെ പ്രസംഗിക്കുക. ഡാഡി നിന്നെ നദിക്കപ്പുറയായി കണ്ടുമുട്ടുന്നതാണ്. ഞാൻ അവിടെ എത്തിയിട്ട് എന്റെ ഭാര്യയെ എന്റെ കരങ്ങളിലേക്ക് എടുത്തുകൊണ്ട് യോർദാൻ മറികടക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ആ സമയം വരെ ദൈവമേ നീ എന്നെ വിശ്വസ്തനായിട്ട് ഈ പ്രവർത്തനത്തിൽ നിൽക്കാനിടയാക്കട്ടെ. ഞാൻ അതിനുവേണ്ടി നിൽക്കട്ടെ. അതിനുവേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എത്ര വില കൊടുക്കേണ്ടി വന്നാലും അതും മറ്റെന്തും ചെയ്യേണ്ടി വന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തോട് ഞാൻ സത്യനായും വിശ്വസ്തനായും നിന്നിട്ട് ആ ദിവസം വരുമ്പോൾ എനിക്ക് അക്കരയ്ക്ക് മറികടന്നിട്ട് അവിടെ നിങ്ങളെ നോക്കിക്കൊണ്ട് അവിടെയാകുന്ന നിങ്ങൾ, ഓ എന്റെ വിലയേറിയ സ്നേഹിത, എന്റെ വിലയേറിയ സഹോദര, എന്റെ വിലയേറിയ സഹോദരി എന്ന് പറയാൻ കഴിയും. യൗവനക്കാരനായ പ്രാസംഗിക, നീ പ്രവർത്തന മേഖലയിൽ കടക്കുക. നിന്റെ കോപ്പുകളെ ധരിച്ചുകൊള്ളുക. യൗവനക്കാരായ പ്രാസംഗികരെ, നിങ്ങളെല്ലാവരും വെറുതെ ചുറ്റി നടക്കരുത്. നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ പുറത്തുപോയി ഒരു ആത്മാവിനെ നേടുക. എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നിൽക്കരുത്. യൗവനക്കാരായ പ്രാസംഗികരെ, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഏകദേശം ആ പ്രായത്തിലായിരുന്നപ്പോഴത്തെ കാര്യം അവൻ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഞാൻ അവനേക്കാളും സ്വല്പം കൂടി ചെറുപ്പമായിരുന്നിട്ട് ഏകദേശം 20 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ഞാൻ അവിടെ ആ മൂലക്കല്ലിട്ടത്. ഏകദേശം 31 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വെള്ള നിറത്തിലുള്ള കാലുറയും നീല നിറത്തിലുള്ള മേൽക്കുപ്പായും ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് മൂലക്കല്ലിട്ടത് ഞാൻ ഓർക്കുന്നു. എനിക്ക് എത്ര പ്രായമായിരുന്നുവെന്ന് നോക്കുക. ഞാൻ വെറുമൊരു ബാലനായിരുന്നു. ഞാൻ ഇപ്രകാരം അവിടെ നിന്നുകൊണ്ട് ആ മൂലക്കല്ലിട്ടു. ഞാൻ ഒരു വചനത്തിൽ പോലും ഒത്തുതീർപ്പ് നടത്തിയിട്ടില്ല. ആ മൂലക്കല്ലിട്ടതുപോലെ തന്നെ കൃത്യമായും ഞാനത് പാലിച്ചിരിക്കുന്നു. അങ്ങ് ദൂരെയായി എന്റെ സാക്ഷ്യം ഇതാ അവിടെ കിടക്കുന്നു. അവിടെ ഞാനത് ബൈബിളിന്റെ പിന്നിലുള്ള താളുകളിൽ എഴുതി ആ മൂലക്കല്ലിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോഴും അവിടെയായിരിക്കുന്നു. സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ നിത്യവചനത്തിന്റെ താളുകളിൽ അത് എഴുതപ്പെടാനിടയാകട്ടെ. ഞാൻ അവസാനം വരെ സത്യസന്ധനായി നിൽക്കട്ടെ. നമ്മുടെ തലകളെ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് വണങ്ങാം. ഈ സമാപന രാത്രിയിൽ, ഈ അധ്യായത്തിന്റെ സമാപനത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് മറ്റേ അധ്യായം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അവൻ എപ്രകാരം മുമ്പോട്ട് പോയി സഭയെ അതിന്റെ യഥാസ്ഥാനത്താക്കി സ്ഥാനപ്പെടുത്തുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഏതെങ്കിലും ഒരു സമയത്ത് അത് ഞാൻ എടുക്കുന്നതാണ്. ഞാൻ ചട്ടക്കുയിലേക്കുള്ള ഒരു വലിയ യോഗത്തിനായി പോകുന്നതിന് മുമ്പ് എനിക്ക് സ്വല്പം വിശ്രമം എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ നിന്നും ഓക്ലഹോമയിലേക്ക് മറികടക്കുന്നതാണ്.
If something should happen to you or I before that time comes, if I should pass over the river into that land, or if you should pass over before that time into that land, do you feel the assurance tonight that we'll meet there in that place? If you do, raise up your hand and say, I feel the assurance in my heart.
Oh, amen.
God bless you. God bless you. If there's one here that doesn't feel the assurance that they would be there, and would like to say, remember me, Brother Branham, that I will have that assurance. Raise up your hand. I want to be there too. God bless you, lady. God bless you. Our Heavenly Father, we bring to you tonight this congregation. Every hand, as far as I know, was up. All but one person, some precious soul sitting back here, just a little weary whether they could cross over the land, or there's enough of real divine love in their heart and that precious woman's heart that she had come to that land and she is dying tonight. Would it pull her weary soul into the promised land of God? Father in heaven, as I have stood here at this pulpit and preached and sweated and cried and begged and persuaded, let me ask you once more, Lord. Let me ask for my sister back there. God, place within her heart tonight that divine love, that Holy Spirit of God, that peace that passes all understanding, that she would receive thy Spirit, be sealed away by the Holy Ghost. Until that day, I want to see her, Lord. When we cross over the bridge, if it's my privilege to cross, if that what you showed me is real, and I cross across there, I want to meet her there and see her run and grab me by the hand and say, my precious brother. It was that night that something told me to raise up my hand when you got through preaching on the book of Ephesus. I raised up my hand and something happened to me after that. Here I am. I'm young now forever. God grant it to that precious one. These who have raised their hands, that they have been sealed away by the Holy Ghost. The Spirit of God is upon them, and they have received the Holy Ghost. They're sealed away with that godly love in their hearts. How we thank you for them. Realizing, Father, that out into the world these tapes will go. Many microphones are stretched across this pulpit, which means that tapes are being made, turning back there. The voice will be going into different lands across the world, around the world. 20 or 30 different nations will hear it. I pray for every person that hears this tape that hasn't got that hope of eternal life, that hasn't got the baptism of the Holy Spirit. May it come to their hearts sweetly. Grant it, Lord. And may I, if I never see them in this life, when I cross over into that land, may they run and grab me as I grab them, and they will be holler, precious brother, to one another. Say, I heard your tape on Ephesus, how that God predestinated us to eternal life. And it was on that tape that I received the voice of God and was sealed away by the Holy Ghost into the kingdom of God. Grant it, Father. Heal all that's sick and afflicted. Get glory into thyself, for we commit all this unto thee in all efforts. In the name of Jesus, thy Son. Amen. Is there any here that's sick and wants to have hands laid on to be prayed for? Would you raise your hands? All right. Would you walk quietly now to the altar right here and stand just a moment while Brother Neville comes with us? All this seems praying for the sick. This just seems like coming down to where you know where you're standing exactly. God knows all about this. When I hear that song, remember, if you all are living, when I go, play this for me. Only believe, remember, I'm not dead. I won't be very far from you listening at it. I can't die. Jesus gave me eternal life.
Amen.
Gonna raise me up at the last day. I'll see you. And if you go, I believe the same thing for you. I believe we'll see one another again. Look at this precious lady standing here with gray hair. You're Christian? Filled with His Spirit, waiting for Him coming. Just stand out here waiting for the boat to come along. Amen. Oh, sister.